ഇന്ന് രാവിലത്തെ ഈ യോഗത്തിലെ ടേപ്പുകൾ വിൽക്കുന്നതിനല്ല, ഇത് സഭയ്ക്ക് വേണ്ടിയും ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയുമാണ്. കാരണം ഇത് ഉപദേശത്തിലുള്ള സന്ദേശമാണ്. പുറത്തുവച്ചുള്ള യോഗങ്ങളിൽ ഇത് കുഴപ്പത്തിന് കാരണമാക്കുന്നു. കാരണം കഷ്ടിച്ച് നാം രണ്ടുപേർ അവിടെ മുഖാമുഖമായി കാണപ്പെടുന്നുള്ളൂ. എന്നാൽ നാം തമ്മിൽ ഹൃദയപരമായി അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ കൂടാരത്തിലുള്ള ഈ ടേപ്പുകളെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് സ്നേഹിതർക്കും മറ്റും മാത്രമാണ്. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം. നിങ്ങൾ തലവണങ്ങി നിൽക്കുമ്പോൾ എത്ര പേർ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് കർത്താവേ, ഞാൻ ആവശ്യക്കാരനാകുന്നു, എനിക്ക് നിന്റെ കൃപ ആവശ്യമായിരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും അതിനെക്കുറിച്ച് അവനോട് പറയുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ കൃപാസിംഹാസനത്തെ ഇപ്പോൾ സമീപിക്കുന്നു. കാരണം അപ്രകാരം ചെയ്യുന്നതിനായി ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായവൻ ഞങ്ങളോട് അവന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അനുവദിച്ചു തരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആ കാരണത്താൽ കർത്താവേ, ഞങ്ങൾ നിന്റെ വരവിന്റെ നിഴലിൽ ജീവിക്കുകയും നിന്റെ ദയയുടെ നിഴലിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങളെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
And we feel this morning that it would not be contrary to thy word or to thy great
പരിശുദ്ധാത്മാവിൽ നിന്നും ഒരു വിശേഷ രീതിയിലുള്ള സന്ദർശനം ഇന്ന് ഞങ്ങൾക്കുണ്ടായാൽ അത് നിന്റെ വചനത്തിനോ നിന്റെ മഹത്തായ നീതിക്കോ നിന്റെ കൃപയ്ക്കോ അനുഗ്രഹത്തിനോ വിരോധമായിരിക്കില്ല എന്ന് ഞങ്ങൾ അനുഭവപ്പെടുന്നു.
He might come into our midst and would discern the thoughts of our hearts.
അവൻ ഞങ്ങളുടെ മധ്യേ കടന്നുവന്ന് ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ വിവേചിക്കുകയും ഞങ്ങളുടെ ദുർബലമായ അവസ്ഥയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും തകർന്ന ഹൃദയങ്ങളെ കൂട്ടിച്ചേർക്കുകയും നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുകയും ജനങ്ങളെ അവന്റെ വരവിനായി ഒരുക്കുകയും ചെയ്യണമേ. കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കണമേ.
And we pray, Lord, that on our Sunday school lesson this morning that you will bring forth the context of the reading.
ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ വചനത്തെ വായിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ സൺഡേ സ്കൂൾ പാഠത്തിലെ വിഷയത്തെ ഞങ്ങൾക്ക് തന്ന് അത് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെടുത്തി തരണമേ. കാരണം ഞങ്ങൾ ഒരു ഉദ്ദേശത്തോടുകൂടെ ഇവിടെ എത്തിയിരിക്കുന്നു. അത് നിന്നെ കൂടുതലായി അറിയുന്നത് മാത്രമാകുന്നു.
We who are Christians by faith want to know you better. Those who have not yet become Christians are wanting to know you as their savior.
വിശ്വാസത്താൽ ക്രിസ്ത്യാനികളായ ഞങ്ങൾ നിന്നെ കൂടുതലായി നന്നായി അറിയാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെയും ക്രിസ്ത്യാനികളാകാത്തവർ നിന്നെ അവരുടെ രക്ഷിതാവായി അറിയാൻ ആഗ്രഹിക്കുന്നു. രോഗികളായവർ നിന്നെ അവരുടെ രോഗശാന്തിക്കാരനായി അറിയാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ കെട്ടിടത്തിൽ നിന്നും ഒരൊറ്റ വ്യക്തി പോലും യാതൊന്നും പ്രാപിക്കാതെ പോകാനിടയാക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ എല്ലാ അപേക്ഷകളും അക്ഷരപ്രതി നിറവേറുകയും എല്ലാ ആഗ്രഹങ്ങളും കണ്ടുമുട്ടുകയും എല്ലാവരും സന്തോഷമുള്ളവരായി ഇമ്മാവസിൽ നിന്ന് വന്നവർ പറഞ്ഞതുപോലെ വഴിയിൽ അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറയാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ തിരുവെഴുത്ത് വായിക്കുന്നതിനായി നമുക്ക് തിരിക്കാം. സാധാരണയായി സുവിശേഷ യോഗങ്ങളിൽ 20-30 മിനിറ്റ് നേരം ഒരാത്മീയ സന്ദേശത്തെ എടുത്തിട്ട് പിന്നെ ഒരു വേദിയിലേക്കുള്ള വിളി ഏറ്റവും നല്ല ഒരു സംഘടന ഉണ്ടാക്കുന്നതായി നാം കാണുന്നു. എന്നാൽ ഇതൊരു സൺഡേ സ്കൂളായിരിക്കെ ഞാൻ ആ രീതിയിൽ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വചനത്തിൽ കൂടുതലായി സമയമെടുത്ത് സംസാരിക്കുന്നതിനായി ഞാൻ അനുഭവപ്പെടുന്നു. ഇപ്പോൾ ആർക്കെങ്കിലും കൂടുതൽ തണുപ്പ് മൂലം സുഖപ്രദമായി തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതായ ഒരേ ഒരു കാര്യം എന്നത് സഹോദര സൂക്ഷിപ്പുകാരൻ അവിടെ പിന്നിലായി നിൽപ്പുണ്ട്. അദ്ദേഹത്തെ കൈ ഉയർത്തി കാണിക്കുന്നത് മാത്രമാണ്. അദ്ദേഹം ചൂടിനെ
നിയന്ത്രിച്ചുകൊള്ളും.
നിങ്ങൾ സുഖപ്രദമായും വളരെ നല്ലതായും അനുഭവപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ വചനം ഗ്രഹിക്കുകയും ശ്രദ്ധിക്കുകയും പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ നമ്മെ പഠിപ്പിക്കുന്നതെന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുന്നു. പിന്നിലായി നിങ്ങൾക്ക് ശരിക്കും കേൾക്കാമോ? എങ്കിൽ അങ്ങനെയെങ്കിൽ കൈകളെ ഉയർത്തി കാണിക്കുക, നന്നായിരിക്കുന്നു.
റോമൻസ്
എന്റെ പക്കൽ കുറച്ച് കുറിപ്പുകളും തിരുവെഴുത്തുകളും എഴുതിയതിവിടെയുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു തിരുവെഴുത്ത് പാഠത്തിനായി റോമർ 9:11 ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു.
For the children being not yet born, neither having done any good or evil, that the purpose of God according to
കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പ് തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സ്നേഹിക്കും സേവിക്കും എന്ന് അവളോട് അരളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം തന്റെ വായിക്കപ്പെട്ട വചനത്തോട് തന്റെ അനുഗ്രഹങ്ങളെ ചേർക്കട്ടെ. എന്റെ പാഠത്തെ പിന്താങ്ങുന്നതിനു വേണ്ടി എന്റെ വിഷയത്തെ ദൈവവചനത്തെ കേട്ട് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നെടുക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതൊരു വട്ടം കൂടി ആവർത്തിക്കട്ടെ. ദൈവവചനത്തെ കേട്ട് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക.
And read our papers and hear the news commentators that this world is now standing
രാത്രിയും പകലും തിരുവെഴുത്തുകളെ ശോധന ചെയ്യുകയും പത്രങ്ങൾ വായിക്കുകയും വാർത്തകളെ കേൾക്കുകയും ചെയ്യുന്നവരായ നാം ഈ ലോകം ഇപ്പോൾ രണ്ട് മഹത്തായ വലിയ ആത്മീക ശക്തിയുടെ പിടിയിലാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്നവരാണ്. അത് രണ്ടും മതപരമായ ശക്തികളാണ്.
And I believe that these great forces are soon coming to a head. And both
ഈ വലിയ ശക്തികൾ ഉടനെ തന്നെ തമ്മിൽ ഏറ്റുമുട്ടുന്നതിനായി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രണ്ട് വലിയ ശക്തികളും ഇസഹാക്കിന്റെ ഈ രണ്ട് പുത്രന്മാരിൽ പ്രതിനിധാനം ചെയ്തിരിക്കുന്നു.
How that God in his infinite wisdom has foreshadowed all
എപ്രകാരം ദൈവം തന്റെ അപരിമിതമായ അറിവിൽ കൂടെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മുൻകൂട്ടി കാണിച്ചിരിക്കുന്നു. അതിനാൽ ഈ കാര്യങ്ങളിൽ കൂടെ നമ്മുടെ മുമ്പിൽ എന്താണ് കിടക്കുന്നതെന്ന് തീർച്ചയായും നാം അറിഞ്ഞിരിക്കാനിടയാകുന്നു.
Made it so plain that God and his word and the nature and his universe
ഇതിനെ അത്രമാത്രം സാധാരണമാക്കിയിട്ട് അതായത് ദൈവവും അവന്റെ വചനവും പ്രകൃതിയും അവന്റെ പ്രപഞ്ചവും തമ്മിൽ അത്രമാത്രം സമ്പൂർണമായ രീതിയിൽ ഒരുമിച്ച് ക്രമപ്പെടുത്തിയിട്ട് ഒരു പാപിക്ക് പോലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാൻ കഴിയും. ദൈവം അത്രമാത്രം അതിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ആരും യാതൊരു ഒഴിവു കഴികളോടും കൂടിയല്ല. ഈ രണ്ട് പുത്രന്മാരിൽ ഇവർ ജനിക്കുന്നതിന് മുമ്പേ പോലും അവർ തമ്മിൽ യുദ്ധത്തിലായിരുന്നുവെന്ന് നാം കാണുന്നു. അവരുടെ കന്യകയായ മാതാവ് അതെ അവളൊരു കന്യകയായിരുന്നു. മനോഹരിയായ റിബേക്ക ദൈവത്തിന്റെ വാഗ്ദത്തമായ നീതിയുടെ വിത്തായ ഇസഹാക്കിനെ വിവാഹം ചെയ്തിരുന്നു. അവർ രണ്ടുപേരും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ആത്മാവിൽ നിറഞ്ഞ വിശ്വാസികളായിരുന്നു. ദൈവം തന്റെ മുന്നറിവിനാൽ അവർ തമ്മിൽ യോജിക്കപ്പെട്ട ഈ വിവാഹത്തെ മുൻകൂട്ടി നിർണയിച്ചിരുന്നു. ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നും അങ്ങനെ ഒരു കാര്യം എങ്ങനെ സംഭവിക്കാൻ കഴിയും? ഒരുവൻ ദുഷ്ടനായവനും മറ്റൊരുവൻ നല്ലവനുമായിരുന്നു. കൂടാതെ എപ്രകാരം നല്ലവൻ ദുഷ്ടനായി കാണപ്പെടുകയും ദുഷ്ടൻ നല്ലവനായി കാണപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതെല്ലായ്പ്പോഴും ആയിരിക്കുകയും എല്ലായ്പ്പോഴും ദൈവത്തിന്റെ പദ്ധതിയാകുകയും ചെയ്യുന്നു. ദൈവത്തിന് തന്റെ പദ്ധതിയെ മാറ്റാൻ കഴിയുകയില്ല. കാരണം അവൻ തന്റെ പദ്ധതിയെ സമ്പൂർണമായി ഉണ്ടാക്കുന്നു. കാരണം അത് അവന്റെ ഭാഗമാകുന്നു.
In the Garden of Eden, sin was so beautiful
ഏതൻ തോട്ടത്തിൽ വെച്ച് പാപം അത്രയും മനോഹരമായിട്ട് അത് ഹവ്വയെ നീതിയിൽ നിന്നും പാപത്തിലേക്ക് ആകർഷിതമാക്കപ്പെട്ടു. അതേ തോട്ടത്തിൽ തന്നെ ഒരു ജീവന്റെ വൃക്ഷവും ഉണ്ടായിരുന്നു, കൂടാതെ ഒരു മരണത്തിന്റെ വൃക്ഷവും ഉണ്ടായിരുന്നു. വൈരുദ്ധ്യത്തിന്റെ പ്രമാണത്തിൽ കൂടെ നാം ഇന്നത് അറിയുന്നു, അതായത് എവിടെ നന്മയുണ്ടോ അവിടെ തിന്മയുമുണ്ട്, എവിടെ ശരിയുണ്ടോ അവിടെ തെറ്റുമുണ്ട്. ഈ രണ്ട് കാര്യത്തിൽ ഏതിന്റെയെങ്കിലും ഒന്നിന്റെ സന്നിധിയിൽ നിന്നും നാം ഏത് പരിതസ്ഥിതിയിലായിരുന്നാലും നമ്മെ തന്നെ കുടഞ്ഞു മാറ്റിക്കളയാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. കാരണം പൗലോസ് പറഞ്ഞു, നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. പാപിക്കൊരു ക്രിസ്ത്യാനിയിൽ നിന്നും ഒരിക്കലും തന്നെ തന്നെ മാറ്റിക്കളയാൻ കഴിയില്ല. അതുപോലെ ക്രിസ്ത്യാനിക്കൊരു പാപിയിൽ നിന്നും കഴിയില്ല. അവിടെ നേരായതിന്റെ ഒരു സാക്ഷ്യവും തെറ്റായതിന്റെ ഒരു സാക്ഷ്യവും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊള്ളുക. നിങ്ങൾക്കൊരു വശത്തെയോ അല്ലെങ്കിൽ മറ്റേ വശത്തെയോ എടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ രണ്ട് മക്കളിൽ ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമാകുന്നു. അവർ രണ്ടുപേരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ രണ്ടും വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന ഇസഹാക്കിൽ നിന്നുള്ള അതേ ബീജമായിരുന്നു. നമ്മുടെ പാഠം സ്വല്പം ദീർഘമേറിയതാണ്. എന്നാൽ അത്രയും അധികം പശ്ചാത്തലം അതിന് കിട്ടിയിട്ട് ഞാൻ എന്താണ് പറയുന്നതെന്നുള്ളതിനെ നിങ്ങൾ ശരിക്കും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ പുത്രനായ ഏശാവ് ജനിക്കുമ്പോൾ അവർ അവരുടെ അമ്മയുടെ ഗർഭത്തിൽ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അവർ വഴക്കിട്ടുകൊണ്ട് പുറത്തു വന്നപ്പോൾ യാക്കോബിന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. അവർ അപ്പോഴും തമ്മിൽ യുദ്ധത്തിലായിരുന്നു. ആ സമ്പൂർണവും വിശുദ്ധവും തെരഞ്ഞെടുക്കപ്പെട്ടതും പരിശുദ്ധവും സമർപ്പിക്കപ്പെട്ടതുമായ മാതാപിതാക്കളിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ ഉണ്ടാകാൻ കഴിയും? അതുകൊണ്ടത് ദൈവം തെരഞ്ഞെടുപ്പിനാൽ വിളിക്കുന്നു എന്നുള്ളതിനെ ഇത് ആധാരമാക്കുന്നു. ഇതപ്രകാരമായിരിക്കണം. അതിനാൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർ എത്ര നല്ലവരായാലും എത്ര മിടുക്കരായാലും നിങ്ങളുടെ മാതാപിതാക്കന്മാർ എത്ര നല്ല ക്രിസ്ത്യാനികളായിരുന്നാലും അതൊരു കാര്യമല്ല. അപ്പോഴും അത് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ മേലായിരിക്കുകയും ദൈവം മുമ്പാകെ നിങ്ങളുടെ നിലപാട് വ്യക്തിപരമാകുന്നു. ഈ പാഠം നമ്മെ അത് പഠിപ്പിക്കുന്നു. അതായത് ഈ രണ്ട് മക്കളും അവരുടെ മാതാവും പിതാവും രണ്ടും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും ഒരു കന്യകയായ സ്ത്രീയും ഒരു വിശുദ്ധനായ മനുഷ്യനും, കൂടാതെ അവസാനം അവന്റെ അതേ വംശത്തിൽ കൂടെ യേശു ക്രിസ്തു വരിക പോലും ചെയ്തിരുന്നു എന്നുള്ളതിനെ കാണിക്കുന്നു. അവൻ മരിച്ചവരിൽ നിന്നും ഒന്ന് എന്ന മാതിരി ജനിച്ചിരുന്നു. അവന്റെ പിതാവിന്റെ മുമ്പിൽ അവൻ പരീക്ഷിക്കപ്പെട്ടു. കൂടാതെ ഇസഹാക്ക് എന്ന ഈ വംശത്തിൽ കൂടി സകല ജാതിയും അനുഗ്രഹിക്കപ്പെടും എന്ന് വാഗ്ദത്തം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്രകാരമുള്ള ഒരു മനുഷ്യനിൽ നിന്നും, കൂടാതെ അബ്രഹാം സാറെ ഒരു ഫിലിസ്തീനെ കൊടുത്ത ശേഷവും അവന്റെ രക്തം അത്രയും പരിശുദ്ധമായിട്ട് ദൈവം ആ ഫിലിസ്തീനെ കൊണ്ട് ആ മാതാവിനെ തൊടാൻ പോലും ഇടയാക്കിയില്ല. ദൈവം അവന്റെ വീടിനെ ബാധ കൊണ്ട് നിറച്ചിട്ട് അവനോട് പറഞ്ഞു, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും. അപ്പോഴും ആ രക്തപ്രവാഹത്തെ ദൈവം വിശുദ്ധമായി പിടിച്ചിരുന്നു. റിബേക്ക ഒരു നീതിയും വിശുദ്ധിയും ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്താൽ വിളിക്കപ്പെട്ട മാതാവുമായിരുന്നു. ആ പരിശുദ്ധമായ വംശത്തിൽ നിന്നും ഒരു വിശ്വാസപാതകനും ഒരു വിശ്വാസിയും കടന്നുവരുന്നു. മനസ്സിലായില്ലേ? അതിനാൽ അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലും ദൈവത്തിന്റെ വിളിയിലും കിടക്കുന്നു എന്നുള്ളത് നാം കാണുന്നു. കൂടാതെ ഈ കുട്ടികൾ ആരും തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ യാക്കോവിനെ സ്നേഹിച്ചു, ഏശാവിനെ വെറുത്തിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. അതിനാൽ നാം എത്രമാത്രം അത് അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. നിങ്ങളിൽ ആരോടെങ്കിലും ദൈവം സംസാരിച്ചിട്ട് തന്റെ പുത്രനോ അല്ലെങ്കിൽ തന്റെ പുത്രിയോ ആയി തന്റെ വീട്ടിലെ തന്റെ മേശയുടെ അടുക്കലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അത്രയും മഹത്തായ വേറൊരു കാര്യം തന്നെയുമില്ല. ഈ രണ്ട് കുട്ടികളുടെയും സ്വഭാവത്തെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരിൽ ഒരുവൻ ആത്മീയനായ മനുഷ്യനായിരുന്നു, അത് യാക്കോബായിരുന്നു. സ്വാഭാവിക മനുഷ്യൻ യേശാവായിരുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഭക്തിയുള്ളവരായിരുന്നു. അതേ കാര്യം തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും കൂടി സംഭവിച്ചിരിക്കുന്നു. അത് ജഡികവും ആത്മീകവുമാകുന്നു. യേശാവ് ഈ ഭൂമിയിലുള്ള ഒരു മതപ്രവണതയോടുകൂടിയ ജഡിക മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഒരിക്കലും കഴിവില്ലായിരുന്നു. അത് ചെയ്യുന്നതിന് വേണ്ടി അവനിൽ അതുണ്ടായിരുന്നില്ല. അവനത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലോക കാര്യങ്ങളെയും ജഡിക കാര്യങ്ങളെയും മറികടന്നു പോകുന്നതിനുള്ള കഴിവ് ഒരിക്കലും അവനിൽ ഇല്ലായിരുന്നു. എന്നാൽ യാക്കോബിന് അത് ചെയ്യുന്നത് വളരെ എളുപ്പമായിരുന്നു. യാക്കോബിന് ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവൻ ആഗ്രഹിച്ചിരുന്ന ജ്യേഷ്ഠാവകാശമായിരുന്നു. അതെങ്ങനെ അവന് കിട്ടി എന്നുള്ളത് ഒരു കാര്യമല്ല, എന്നാൽ അവനത് കിട്ടി എന്നുള്ളതാണ്. ആ ഒരു ജന്മത്തിന്റെ ആത്മാവ് ഈ ലോകത്തെ ഇന്നും പ്രതിനിധീകരിക്കുന്നു. അങ്ങനെ അതിപ്പോൾ ഒരു മുന്നേറ്റത്തിലായിരിക്കുന്നു. അത് ആത്മീയ വിശ്വാസിയും ജഡിക മനുഷ്യനായ ജഡിക വിശ്വാസിയുമാകുന്നു. അവർ രണ്ടുപേരും ഈശ്വരഭക്തിയുള്ളവരല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവർ ആയിരുന്നു. ഒരുവൻ ഒരു വിഗ്രഹത്തെയും മറ്റൊരുവൻ ദൈവത്തെയും ആരാധിച്ചിരുന്നുവെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവർ രണ്ടുപേരും ദൈവത്തിന്റെ ദാസന്മാരായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിന്റെ തിരുവെഴുത്തിനെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക, കാരണം അത് നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്കറിയാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യാക്കോബിന് ഒരു കാര്യം മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ, കാരണം വചനപ്രകാരം അനുഗ്രഹങ്ങളും നല്ല കാര്യങ്ങളും ജ്യേഷ്ഠാവകാശത്തിൽ കിടന്നിരുന്നു. അങ്ങനെ യാക്കോബിന് ഒരു കാര്യം മാത്രം ഉദ്ദേശം വെച്ചുകൊണ്ട് അവന്റെ മനസ്സിലൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ജ്യേഷ്ഠാവകാശം പ്രാപിക്കുക എന്നതായിരുന്നു. ഏശാവ് അതിനെ നിന്ദിച്ചിരുന്നു. യഥാർത്ഥമാദം അത് കയ്യിലുണ്ടായിരുന്നവൻ അതിനോട് അവജ്ഞ കാണിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ലജ്ജിച്ചിരുന്നു. എന്നാൽ എങ്ങനെ അത് പ്രാപിക്കണമെന്ന കാര്യത്തെ പരിഗണിക്കാതെ യാക്കോബ് അതിനെ ആഗ്രഹിച്ചിരുന്നു. ആത്മീയ വിശ്വാസിയും ഇന്ന് ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ അവനെ നോക്കി എത്ര ചിരിക്കുന്നുവെന്നോ എത്ര പരിഹസിക്കുന്നുവെന്നോ ജഡിക സ്വഭാവത്തോട് എത്ര അപഹാസമായി പെരുമാറേണ്ടി വരുന്നുവെന്നോ അവൻ കാര്യമാക്കുന്നില്ല. അവന്റെ ഏക ഉദ്ദേശം ജ്യേഷ്ഠാവകാശമാണ്. അവന് ദൈവത്തെ കിട്ടിയിരിക്കണം, കാരണം അത് അവനിൽ ജന്മനെയായിരിക്കുന്നു. അവനതിൽ യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. യാക്കോബ് എന്ന് വെച്ചാൽ തട്ടിവീഴ്ത്തുന്നവൻ അല്ലെങ്കിൽ ചതിയൻ എന്നാകുന്നു. എന്നാൽ ജ്യേഷ്ഠാവകാശത്തെ കണ്ടുപിടിച്ച് അതിന്റെ അധികാരത്തിൽ എത്തിയ ശേഷം അവൻ മാറ്റപ്പെട്ടിരുന്നു. അത് ജഡികമായ മാറ്റമാണ്. അതിനുശേഷം തൊട്ട് അവൻ യാക്കോബ് എന്ന് വെച്ചാൽ യഹോവയുടെ കൂടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെട്ടു. അവൻ അവനോടൊപ്പം മല്ലിട്ടു. ഇന്നത്തെ ജഡിക വിശ്വാസികൾ, ഓ ഞാൻ പള്ളിയിൽ പോകുകയും നല്ല കാര്യങ്ങളെ ചെയ്യുന്നിടത്തോളം എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നു. അത് യേശാവിന്റെ കൂട്ടരാണ്. അവനെല്ലായ്പ്പോഴും ഇപ്പോഴും പരിഹസിക്കുകയും ജ്യേഷ്ഠാവകാശത്തെ നിന്ദിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി കരുതുന്നില്ല. എന്നാൽ യാക്കോബ് അത് ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് നിത്യജീവന് വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയും മുൻനിർണയിക്കപ്പെടുകയും ചെയ്ത ഒരാത്മീക മനുഷ്യനും ഒരാത്മീയ സ്ത്രീയും അവരുടെ പേര് തന്നെ ദേശത്തുള്ള സകല സഭയിലെയും ബുക്കുകളിൽ നിന്ന് എടുത്തു കളയപ്പെടേണ്ടി വന്നാലും അവർക്കുള്ളതെല്ലാം വിൽക്കേണ്ടി വന്നാലും അതൊരു കാര്യമല്ല. അവർക്കപ്പോഴും ആ ജ്യേഷ്ഠാവകാശം ആവശ്യമായിരിക്കുന്നു. ആ ഒരു കാര്യം മാത്രമാണ് അവർ കാര്യമാക്കിയിരിക്കുന്നത്, ആ ജ്യേഷ്ഠാവകാശം പ്രാപിക്കുക അത്രമാത്രം. ഏതവസ്ഥയിൽ അവർക്ക് എത്തേണ്ടി വന്നാലും, വേദിയിൽ വന്ന് മുട്ടുകുത്തി ബുഹു എന്ന് കരയേണ്ടി വന്നാലും, അവർക്ക് പല സ്ഥാനത്തു കൂടി പോയിട്ട് കാര്യങ്ങളെ ശരിയാക്കുന്നതിനായി തിരികെ പോകേണ്ടി വന്നാലും, അവർക്കുള്ളതെല്ലാം വിൽക്കേണ്ടി വന്നാലും, എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും, അന്യനും പരദേശിയുമാകേണ്ടി വന്നാലും, അതൊരു കാര്യമല്ല. അവർക്ക് ജ്യേഷ്ഠാവകാശം ആവശ്യമായിരിക്കുന്നു. എല്ലാമായിട്ട് അവർക്ക് താല്പര്യമുള്ള ജ്യേഷ്ഠാവകാശം എന്ന ഒരു കാര്യം മാത്രമാണ്. ഈ ജനങ്ങളെ കുറ്റപ്പെടുത്തരുത്. അവർക്കതിൽ യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവരതിനുവേണ്ടി മുൻനിയോഗിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം നാം ജഡികവും ആത്മീകവുമായി ഈ രണ്ടു കൂട്ടരെയും കാണുന്നു. അപ്രകാരമാണിത് എല്ലായ്പ്പോഴും സംഭവിച്ചിരിക്കുന്നതും ഇന്നും അത് അപ്രകാരമാകുന്നു. അതെന്നും അപ്രകാരമായിരുന്നു. കായിനെയും ഹാബേലിനെയും എടുക്കുക. ഏദൻ തോട്ടം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യന് തന്റെ തെരഞ്ഞെടുപ്പിനായി അവിടെ രണ്ട് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അവൻ അറിവുള്ളവനായിരിക്കുന്നതിന്റെയും മറ്റൊന്ന് ജീവന്റെയും ആയിരുന്നു. കായിനും ഹാബേലും എന്ന രണ്ട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ദൈവഭക്തന്മാരായിരുന്നു. അവരിലൊരുവൻ നിത്യജീവൻ ആഗ്രഹിച്ചിട്ട് വിശ്വാസത്താൽ കായിന്റേതിലും ഉത്തമമായ ബലിയെ ദൈവത്തിന് അർപ്പിച്ചു. അതിന്നത്തെ സഭകളുടെ ഒരു സമ്പൂർണമായ മാതൃകയാണ്. അത് ജഡിക സഭയും ആത്മീയ സഭയുമാകുന്നു. ഞാൻ ഈ രണ്ടു തരത്തിൽപ്പെട്ടവരോടും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ഈ ടേപ്പുകളിൽ കൂടെ 10,000-10,000 പേരോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നു എന്നിരിക്കാം. എന്നാൽ ശ്രദ്ധിക്കുക, ഇത് ജഡിക സഭയും ഇത് ആത്മീയ സഭയുമാകുന്നു. ഞാൻ സഭയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള ചെറിയ കാര്യത്തിന് മേലെയായി അവർക്കൊരിക്കലും കടക്കാൻ കഴിയുന്നില്ല. ഞാൻ പള്ളിയിൽ പോവുകയും എനിക്ക് കഴിയാവുന്നത്രയും നല്ലത് ചെയ്യുകയാണെങ്കിൽ അത് മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അതേ കാര്യം തന്നെയാണ് കായനും ചെയ്തത്. കായൻ ചെന്നൊരു വേദിയുണ്ടാക്കി, അവൻ ദേശത്തു നിന്നുള്ള ഫലങ്ങളെ കൊണ്ടുവന്ന് ഒരു ബലി അർപ്പിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ദൈവമേ, ഇതാ ഇതിവിടെയായിരിക്കുന്നു, എന്റെ പക്കലുള്ള ഏറ്റവും നല്ലത് ഇതാകുന്നു, ഇതെടുക്കുക അല്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കുക. അപ്രകാരമാണ് ജഡിക വിശ്വാസി എന്ന് വിശ്വസിക്കുന്നത്. കർത്താവെ, ഞാൻ പള്ളിയിൽ പോകും, എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതിലും വെച്ച് ഏറ്റവും നല്ല കൂട്ടത്തിൽ ഞാൻ പോകും, സഭയോട് കടമപ്പെട്ടിരിക്കുന്നതെല്ലാം ഞാൻ കൊടുക്കുന്നു, ഞാൻ ശരിയായ കാര്യങ്ങളെ ചെയ്യും, അങ്ങനെ ഇതാ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിലും ഏറ്റവും നല്ലത് ഞാൻ ചെയ്തിരിക്കുന്നു. വിധവയ്ക്ക് കുറച്ച് കൽക്കരി മേടിക്കുന്നതിന് ഞാൻ സഹായിക്കും, അല്ലെങ്കിൽ ഞാൻ കുട്ടികൾക്ക് കുറച്ച് വസ്ത്രങ്ങൾ കൊടുക്കും. അതെല്ലാം കൊള്ളാം, അതിനെതിരായി യാതൊന്നുമില്ല. എന്നാൽ അത് തന്നെ അത്രമാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്കത് എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇന്നത്തെ ജഡികമായ സഭയുടെ നിലപാട്. എന്നാൽ ആത്മീയ സഭയായ ഹാബേൽ വെളിപാടിനാലും അനുഗ്രഹത്താലും ഇതിനും അപ്പുറത്തായി കാണുകയും വിശ്വാസത്താൽ ദൈവത്തിന് കായന്റേതിലും ഉത്തമമായി യാഗം കഴിച്ച് നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. ഇസ്മായേലിലും ഇസ്ഹാക്കിലും അതേ കാര്യം തന്നെ സംഭവിച്ചു. ഒന്ന് ജഡികവും മറ്റേത് ആത്മീയവുമായിരുന്നു. ഒന്ന് ദാസിയുടേതും മറ്റേത് സ്വതന്ത്രതയുമായിരുന്നു. ഇസ്രായേലും മോവാബും എന്ന രണ്ട് വലിയ സഭകൾ ഒരുമിച്ച് വന്നപ്പോൾ അതേ കാര്യം തന്നെ സംഭവിച്ചു. യാക്കോബിന്റെ ജനമായ ആത്മീയ സഭയായ ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഇസ്രായേൽ അവരുടെ വഴിയിലായിരുന്നു. യെശാവിന്റെ ജനങ്ങൾ അവരെ കണ്ടുമുട്ടി. മോവാബിയർ അതൊരു ശക്തിയേറിയ സഭയായിരുന്നു. അവരുടെ സഭയുടെ മഹാനായ നേതാവായ ബലയാം തന്റെ സഹോദരനെ ശപിക്കുന്നതിനു വേണ്ടി കടന്നു വന്നു. എന്നാൽ തന്റെ സഹോദരനെ ശപിക്കാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. ദൈവവചനത്തെയും ദൈവത്തിന്റെ മുൻ നിർണയിക്കപ്പെട്ട പദ്ധതിയെയും കാണുന്നതിൽ തന്റെ കണ്ണുകളുടെ അന്ധത മൂലം അവൻ പരാജയപ്പെട്ടുപോയി. ആദ്യമായിട്ട് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. എങ്കിലും വിശ്വാസി അത് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതിന്മേൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ജഡിക മനുഷ്യൻ അത് കേൾക്കുന്നു, അതിന്റെ ശബ്ദത്തെ കേൾക്കുന്നു. എന്നാൽ കേൾക്കുക എന്ന് വെച്ചാൽ മനസ്സിലാക്കുക എന്നാകുന്നു. നോക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നോക്കുകയാകുന്നു. എന്നാൽ അത് കാണുക എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നാകുന്നു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തവുമായിട്ട് ഇസ്രായേൽ ഇതാ വാഗ്ദത്ത ദേശത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അവിശ്വാസികളല്ലായിരുന്നു, അവർ വിശ്വാസികളായിരുന്നു. ഇസ്രായേൽ വിശ്വസിച്ചിരുന്ന അതേ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ തന്റെ സഹോദരനെ ശപിക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ട് കടന്നു വന്നു. കാരണം തന്റെ സഹോദരൻ തീർച്ചയായും ഒരധർമ്മിയാണ്. അവൻ ധാരാളം കൊള്ളരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കാണുന്നതിൽ അവർ പരാജയപ്പെട്ട നിങ്ങൾ കാണുന്നില്ലേ? അതേ കാര്യം തന്നെ ഏശാവോടും യാക്കോബിനോടും കൂടെയായിരുന്നു. ഏശാവ് കാണാൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. അവൻ ഒരിടത്ത് ഉറച്ചുകൊണ്ട് ദാനധർമ്മ സംബന്ധമായ കാര്യങ്ങളെ ചെയ്തു. അവനവന്റെ വൃദ്ധനും കുരുടനുമായ പിതാവിനെ സംരക്ഷിക്കുകയും വേട്ടയിറച്ചി കൊണ്ടുവരികയും അങ്ങനെ അവനൊരു നല്ല കുട്ടിയായിരുന്നു. ജഡിക വിശ്വാസികൾ മതത്തിന്റെ നാമത്തിൽ സമാജത്തെ സഹായിക്കുകയും ആശുപത്രിയിലെ ബില്ലുകൾ കൊടുത്തു തീർക്കുകയും അങ്ങനെ മതപരമായ കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്.
മോയബ് വാസ് ഗുഡ് എ ഗ്രേറ്റ് നേഷൻ
മോവാബിയർ നല്ലവരും ഒരു വലിയ ദേശവും അവനൊരു സഹോദരനുമായിരുന്നു. യാക്കോബ് ഒരു വിശ്വാസപാതകനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. എന്നിരിക്കലും ഒരു കാര്യത്തെ അവന് പ്രാപിക്കേണ്ടതുണ്ടായിരുന്നു, അത് ജ്യേഷ്ഠാവകാശത്തിന്റെ വാഗ്ദത്തെ പ്രാപിക്കുകയായിരുന്നു. യാക്കോബിന്റെ മക്കളായ ഇസ്രായേൽ ഇതാ വരുന്നു. ഇപ്പോൾ ആരാണ് ശരിയായിരിക്കാൻ പോകുന്നത്? ബിലയാം ഏഴ് വേദികൾ ഉണ്ടാക്കി. ഇസ്രായേലിനും ഏഴ് വേദികൾ ഉണ്ടായിരുന്നു. ബിലയാം ഏഴ് വെടിപ്പാക്കിയ പശുക്കളുടെ ബലിയെ അർപ്പിച്ചു. ഏഴ് വെടിപ്പാക്കിയ പശുക്കളുടെ ബലിയെ ഇസ്രായേലും അർപ്പിച്ചു. ഒരു സമ്പ്രദായത്തിന്റെ രീതിയിൽ അതിനെ എടുക്കുകയാണെങ്കിൽ മോവാബ് ഇസ്രായേലിയരുടെ അത്രയും തന്നെ ഭക്തിയുള്ളവരായിരുന്നു. ഏശാവ് യാക്കോബിന്റെ അത്രയും തന്നെ ഭക്തിയുള്ളവനായിരുന്നു. കായേൻ ഹാബേലിനോളം തന്നെ ഭക്തിയുള്ളവനായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പാണ് അതിനെ കണക്കാക്കുന്നത്. എത്രമാത്രം അന്ധരായിരിക്കുന്നു. ആത്മീയമായിട്ട് സംസാരിക്കുമ്പോൾ ഏശാവിന്റെ മക്കളും മോവാബിയരും ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അവരെ നോക്കുക, അവരൊരു സഭാസംഘടന പോലുമല്ല, അവർ ഒരു കൂട്ടം വിശ്വാസപാതകരാകുന്നു. അവർ കൂടാരങ്ങളിൽ പാർക്കുന്നു. എന്നാൽ നാം ഒരു വലിയ ദേശമാകുന്നു. അവർ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. അവർക്ക് യാതൊരു സഭാസമുദായവും അവരുടെ ഇടയിലില്ല. ഒരു പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് അവർ അങ്ങുമിങ്ങും ചുറ്റി നടക്കുന്നു. എന്നാൽ അവരുടെ മുമ്പിലായിരുന്ന പിത്തള സർപ്പത്തെയും അടിക്കപ്പെട്ട പാറയും കാണുന്നതിൽ അവർ പരാജയപ്പെട്ടുപോയി. ദൈവത്തിന്റെ ദിൽവിയ കൽപ്പനയെ പിന്തുടർന്നുകൊണ്ട് വാഗ്ദത്ത് ദേശത്തേക്ക് പോയിരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടത്തെ കാണുന്നതിൽ അവർ പരാജയപ്പെട്ടുപോയി. ഇന്നും അപ്രകാരം തന്നെയാണ്. ഇതൊരു കൂട്ടം ഹോളി റോളേഴ്സ് ആണെന്നും ഇതും അതും മറ്റേതുമായ ഒരു കൂട്ടം ആളുകളാണെന്നും അവർ പറയുന്നു. എന്നാൽ ദൈവവചനത്തിന്റെ മാർഗനിർദ്ദേശത്തെ പിന്തുടർന്നത് കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു. ഇസ്രായേൽ വാഗ്ദത്ത് ദേശത്തേക്കുള്ള അവരുടെ യാത്രയിലായിരുന്നു. ദൈവം തന്റെ വചനത്തിൽ ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. ഈ ജ്യേഷ്ഠാവകാശത്തെ യാതൊന്നും പരിഗണിക്കാതെ പ്രാപിക്കുന്നതിനായി അവൻ തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്തായിരുന്നുവെന്നാൽ ജ്യേഷ്ഠാവകാശത്തിൽ അനുഗ്രഹമുണ്ടായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് ജീവനായിരുന്നു. എങ്ങനെ അത് വന്നുവെന്ന് അവൻ കാര്യമാക്കിയില്ല. അതിനാൽ അവനത് പ്രാപിച്ചു. അതായിരുന്നു മുഖ്യമായ കാര്യം. ഏത് നിരയിൽ അത് വന്നിരുന്നു എന്നുള്ളതൊരു കാര്യമായിരുന്നില്ല. അവനത് ആവശ്യമായിരുന്നു. അവനത് കിട്ടിയിരിക്കണം. അങ്ങനെ അവനത് കിട്ടുകയും ചെയ്തു. നീതിക്കായി വിശന്നും ദാഹിക്കുന്നു അവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാക്കപ്പെടും. അവൻ അതിനുവേണ്ടിയുള്ള അവന്റെ യാത്രയിലായിരുന്നു. അവനത് കിട്ടുകയും ചെയ്തു. ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്കുള്ള അവരുടെ വഴിയിലായിരുന്നു. മോവാബിയർ എത്രമാത്രം ശാപങ്ങളും മറ്റും അവരുടെ മേലിടാൻ ശ്രമിച്ചിരുന്നാലും അതൊരു കാര്യമായിരുന്നില്ല. അവർ നേരെ വാഗ്ദത്ത ദേശത്തേക്ക് തന്നെ പോവുക ചെയ്തു. അതുപോലെ തന്നെ ഇന്നും അവർക്ക് എത്ര നിയമമുണ്ടായിരുന്നാലും എത്രമാത്രം ഉപദ്രവിച്ചാലും എത്രമാത്രം ദുഷ്ടകാര്യങ്ങൾ അവർ പറഞ്ഞാലും എത്രവട്ടം അവരെ ഹോളി റോളർ എന്ന് വിളിച്ചാലും എത്രവട്ടം അവരെ കുറിച്ച് ദുഷ്ടകാര്യങ്ങൾ പറഞ്ഞാലും അതൊരു കാര്യമല്ല. സഭ മുമ്പോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. അതിനപ്രകാരമാകേണ്ടിയിരിക്കുന്നു. അത് ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുന്നു. ഒരു വട്ടം രണ്ട് രാജാക്കന്മാർ ഒരുമിച്ച് കൂടി. അവരിലൊരുവൻ ആഹാബ് എന്ന മോശമായ പേരുവനും മറ്റത് യഹോശഫാത്തുമായിരുന്നു. ആത്മീക സഭയും ജഡീക സഭയുമാകുന്നു. ആഹാബ് ഒരു അതിർത്തി രേഖ വിശ്വാസിയായിരുന്നു. അവന്റെ പക്കൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവർ അവിശ്വാസികളായിരുന്നില്ല. അവർ വിഗ്രഹാരാധനക്കാരുമായിരുന്നില്ല. അവർ ഇസ്രായേലിയരായ പ്രവാചകന്മാരായിരുന്നു. എന്നാൽ അവരെല്ലാം ആഹാബിനാൽ പഠിപ്പിക്കപ്പെട്ടും തീറ്റപ്പെട്ടും ഒടുക്കപ്പെട്ടും ജീവിച്ചിരുന്നു. അത് രാഷ്ട്രീയപരമായ എല്ലാ സഹായങ്ങളോടും കൂടി ഒരു സ്ഥാനം പോലെയായിരുന്നു. യഹോശഫാത്ത് വന്ന് ഒരു സഖ്യമുണ്ടാക്കി. അത് തെറ്റായിരുന്നു. നിങ്ങൾ ഒരിക്കലും അവിശ്വാസികളുമായി ബന്ധത്തിലാകരുത്. യാതൊരു കാരണവശാലും ഒരിക്കലും പൂർണ്ണ സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത സഭകളിൽ നമ്മുടെ പേരുകളെ ഇടരുത്. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ കുഴപ്പത്തിലാകും. അവർ കുഴപ്പത്തിലായി. അപ്പോൾ ഈ നീതിമാനായ മനുഷ്യൻ പറഞ്ഞു, നാം രാമോത്ത് ഗിലയാദിലേക്ക് പോകണമോ എന്ന് ആദ്യം യഹോവയുടെ ഇഷ്ടത്തെ അറിയേണ്ടത് ആവശ്യമല്ലേ? അവരുടെ തുടക്കം തന്നെ എത്ര സമ്പൂർണമായ രീതിയിൽ കാണപ്പെട്ടു. രാമോത്ത് ഗിലയാദ് നമുക്ക് അവകാശപ്പെട്ടതാകുന്നു. ജീവനുള്ള ദൈവത്തിൽ നിന്നും അരാമീർ അതിനെ എടുത്തു. അതുകൊണ്ട് നാം പോയി ആ ദേശത്തെ ഇപ്പോൾ കൈവശമാക്കിക്കൂടെ? അവൻ തന്റെ ഭാഷണത്തെ അത്ര സുന്ദരമായും അത്ര നിയമാനുസൃതമായും അത്രമാത്രം നീതിപരമായും കൊടുത്തിട്ട് യഹോശഫാത്ത് തന്നെ അതിൽ വീണുപോയി. ഇന്ന് ജനങ്ങൾക്ക് പ്രസംഗ പീഠത്തിൽ നിന്നുകൊണ്ട് അത്രമാത്രം വിവേകത്തോടും സംസാരിക്കാനുള്ള കഴിവോടും വിദ്യാഭ്യാസത്തോടും കൂടി നിൽക്കാൻ കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ വേദപുസ്തകത്തിൽ നിന്നും വളരെ മാറ്റി വിശദീകരിക്കാൻ കഴിയും. അവർക്ക് ദിവ്യ രോഗശാന്തിയെ മാറ്റി വിശദീകരിക്കാൻ കഴിയുന്നു. അന്യഭാഷയും അതിന്റെ വ്യാഖ്യാനവും വിശദീകരിക്കാൻ കഴിയും. അവർക്ക് പരിശുദ്ധാത്മ സ്നാനം വേറൊരു രീതിയിൽ വിശദീകരിക്കാൻ കഴിയും. എന്നാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേലുണ്ടായിരിക്കണം. അതൊരിക്കലും നിങ്ങൾ കിടർച്ചയുണ്ടാക്കുകയില്ല. നീതിമാനായ യഹോശാഫാത്ത് രാജാവ് ചോദിച്ചു, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇനിയും ആരുമില്ലയോ? ആഹാബ് അത് കൂടാതെ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്രകാരമാണ് ഇന്ന് ജഡികമായ സഭ ചെയ്യുന്നത്. ഓ, അവർക്ക് സെമിനാരികൾ നിറച്ചും പ്രാസംഗികരും വലിയ മനുഷ്യരും മഹാന്മാരായ സർവകലാശാലയിലെ അധ്യാപകന്മാരും വിവേകശാലികളും മിടുക്കരും രസികന്മാരും ഉണ്ടായിരിക്കുന്നു. അത് ആത്മീയ സഭയുടെ ബുദ്ധിയിൽ നിന്നും വളരെ ദൂരത്തായിരിക്കുന്നു. നോഹയുടെ കാലത്തെ ജഡിക സഭയെ നോക്കുക. അവരെന്തായിരുന്നു? ശാസ്ത്രകാരന്മാരും കെട്ടിട നിർമ്മാക്കളും മിടുക്കന്മാരായ മനുഷ്യരുമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഹാനോക്കും നോഹയും ഇടയന്മാരും കൃഷിക്കാരും സാമ്യതയുള്ളവരും പഠിപ്പില്ലാത്തവരും അധികം മിടുക്കില്ലാത്തവരുമായിരുന്നു. എന്നാൽ അവരുടെ ദൈവത്തെ അവർ അറിഞ്ഞിരുന്നു. എന്തോന്ന് അവരിൽ പ്രവർത്തിക്കുകയും വിളിക്കുകയും ചെയ്തിരുന്നു. സ്വല്പനേരത്തിനുള്ളിൽ തന്നെ നാം അതിൽ കടക്കുന്നതാണ്. അങ്ങനെ ഇനിയും ഒരു പ്രവാചകൻ കൂടിയില്ലേ എന്ന് യഹോശഫാത്ത് ചോദിച്ചു. ഓ, തീർച്ചയായും ജഡികർക്ക് അവർ ഉണ്ടായിരുന്നു. തീർച്ചയായും ഉണ്ട്. എന്റെ പക്കൽ ഒരു സെമിനാരി അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ 400 പേരെ കൊണ്ടുവന്നു. ഇവർ അവിശ്വാസികളായിരുന്നില്ല. അവർ യഹോവയായ ദൈവത്തെ ആരാധിച്ചിരുന്നവരായിരുന്നു. അവർ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം തരിക, ഞങ്ങൾ പ്രവചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് തിരികെ യഹോവയുടെ വചനമായി വന്നിട്ട് യഹോവായ പ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേലിയരായ പ്രവാചകന്മാരായിരുന്നു യഹോവായ പ്രകാരം അരുളിച്ചെയ്തതാകുന്നു. നീ പോകുക, യഹോവ നിന്നോട് കൂടെയുണ്ട്. നീ രാമോത്ത് ഗിലയാദിനെ ജയിക്കും, കാരണം ഇത് ഇസ്രായേലിന് അവകാശപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞു. അവരുടെ തലവനിൽ ഒരുവനായ അവൻ ഇരുമ്പ് കൊണ്ടുള്ള ഒരു രണ്ട് വലിയ കൊമ്പുകൾ ഉണ്ടാക്കിയിട്ട് ഒരു പ്രതിനിധിയെ പോലെ കുത്തിക്കളയാൻ തുടങ്ങി. എന്നിട്ട് അവൻ പറഞ്ഞു, ഇതുകൊണ്ട് നീ അരാമ്യരെ രാമോത്ത് ഗിലയാദിൽ നിന്നും ഒടുങ്ങും വരെ കുത്തിക്കളയുമെന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്തിൽ എന്തോ ഒരു കാര്യമുണ്ടായിരുന്നു. ഓ, ദൈവം ഇത് നിങ്ങളുടെ ഹൃദയത്തിലാക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇത് നിങ്ങൾക്ക് സ്വയമായി നിങ്ങളെ തന്നെ പഠിപ്പിക്കാൻ കഴിയുന്നതല്ല, നിങ്ങൾക്ക് തന്നെ വായിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ദൈവം തന്റെ തെരഞ്ഞെടുപ്പിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. ഇത് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ. യഹോശാഫാത്ത് പറഞ്ഞു, അവർ നല്ല വസ്ത്രധാരണം ചെയ്തവരായിരുന്നു. അവൻ എന്തോ ഇപ്രകാരം പറഞ്ഞിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവർ വിവേകശാലികളായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മിടുക്കരായവരായിരുന്നു. അവർ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. അവരുടെ നിലപാടൊന്ന് തന്നെയായിരുന്നു. അവരുടെ ഇടയിൽ വലിയ ഐക്യം തന്നെയായിരുന്നു. അവർ മിടുക്കരും വളരെയധികം സത്യം അവരിലുണ്ടായിരുന്നു. എല്ലാ തെറ്റിലും സത്യമുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ കള്ളത്തിൽ 90% സത്യമാണ് ഉണ്ടായിരുന്നത്. അത് സാത്താൻ ഹാവയോട് പറഞ്ഞത് കള്ളമായിരുന്നു. ഓ, അവർ പറയുന്നതിൽ ധാരാളം സത്യമുണ്ട്. എന്നാൽ ഒരുവൻ കൂടിയില്ലേ? ഞങ്ങൾക്കിവിടെ 400 മിടുക്കരും നല്ലവരുമായിട്ട് പ്രവാചകന്മാരുള്ളപ്പോൾ ആ മനുഷ്യൻ എന്ത് പറഞ്ഞു കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അവർ കാടുകളിൽ അർദ്ധനഗ്നരായി ചുറ്റിത്തിരികയും ആടുകളുടെ തോൽ അരക്കി ചുറ്റിയവരും മറ്റുമായിരുന്നില്ല. അവർ വിദ്യാഭ്യാസമുള്ളവരും നല്ലവണ്ണം പോഷിക്കപ്പെട്ടവരും മനുഷ്യരുമായിരുന്നു. അതായും ഈയും അറിയാത്ത മനുഷ്യരായിരുന്നില്ല. അവർ പാണ്ഡിത്യമുള്ളവരും കാര്യങ്ങളെ അറിയാവുന്നവരുമായിരുന്നു. അവർ രാത്രിയും പകലും ഇരുന്ന് പ്രവചനവും ചുരുളുകളും വായിച്ചിരുന്നു. എന്താണ് ശരിയെന്ന് അവർ അറിഞ്ഞിരുന്നു. എന്റെ പക്കൽ അവർ തയ്യാറായിരുന്നു. അങ്ങനെ അവർ 400 പേർ ഒരുമിച്ചുകൊണ്ട്, നീ പോകുക, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ യഹോശഫാത്തിന്റെ മനസ്സ് കുറച്ചുനേരം നമുക്ക് വായിക്കാൻ കഴിഞ്ഞാൽ അവിടെ എന്തോ ചേരാത്തതായ ഒരു കാര്യമുണ്ടായിരുന്നു. എന്തോ ഒരു കാര്യം ശരിയായി കാണപ്പെട്ടിരുന്നില്ല എന്നവൻ പറയും. ഇനിയും ഒരാൾ കൂടെ ഇവിടെ എവിടെയെങ്കിലും ഇല്ലേ? ഓ, അതെ, ഇവിടെ ഒരാൾ കൂടിയുണ്ട്. എന്നാൽ അവൻ ഈ സഭാസമുദായത്തിൽ ഉൾപ്പെടുന്നില്ല എന്നവൻ പറഞ്ഞു. അവനൊരു വ്യത്യസ്ത തരത്തിൽപ്പെട്ട മനുഷ്യനാണ്. അവനൊരു വിശ്വാസവാദകിയാണ്. അവൻ യാക്കോബിനെ പോലെയാണ്. എന്നാൽ നമുക്ക് അവനോട് ചോദിക്കേണ്ടതുണ്ട്. അവനൊരു പ്രവാചകനാണെന്ന് അവർ പറയുന്നു. എന്നാൽ ഞാനത് സംശയിക്കുന്നു. കാരണം അവനെല്ലായ്പ്പോഴും എന്നെ ശപിച്ചുകൊണ്ടും അതും ഇതും മറ്റേതും പറയുന്നു, അല്ലെങ്കിൽ എന്നെ കുറിച്ച് യാതൊന്നും നല്ലത് പ്രവചിക്കുകയും ചെയ്യുന്നില്ല. നോക്കൂ, അവൻ എങ്ങനെ അത് ചെയ്യാൻ കഴിയും? അതിനാൽ അവർ പറഞ്ഞു, നമുക്ക് പോയി അവനെ കൊണ്ടുവരാം, അവൻ ഇമ്ലയുടെ പുത്രനാകുന്നു. അങ്ങനെ അവർ പോയി അവനെ കൊണ്ടുവന്നു. ആരോ അവനെ വഴിയിൽ വെച്ച് കണ്ടിട്ട് അവനോട് പറഞ്ഞു, അവർ പറഞ്ഞത് തന്നെ നീയും പറയണം, നീ അവരുടെ സമാജവുമായിട്ട് യോജിച്ചിരിക്കണം, നീ അത് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് അയ്യോ കഷ്ടം. ദൈവം എന്റെ വായിൽ ഇടുന്ന വാക്കുകളല്ലാതെ മറ്റാതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്നവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ എത്തിയ ശേഷം അവർ അവന് ഒരു രാത്രി കൊടുത്തു. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക, ഇടയിനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേൽ ചിതറിപ്പോയിരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്നോട് ഇത് തന്നെയല്ലേ പറഞ്ഞത്? നാഹാവ് പറഞ്ഞു. ഇപ്പോൾ ഒരാൾക്കെതിരായിട്ട് 400 പേരാകുന്നു. 400 പരിശീലിക്കപ്പെട്ട മിടുക്കരായ വിദ്യാഭ്യാസമുള്ള വിവേകശാലികളായ മനുഷ്യർ ഒരു ചെറിയ അജ്ഞനെതിരായിട്ട് നിന്നു. അവനെ നാം മിഖായാവ് എന്ന് വിളിക്കുന്നു. ഒരു മനുഷ്യൻ എന്നിരിക്കലും ആ ഒരു മനുഷ്യന്റെ പക്കൽ യഹോവയുടെ വചനമുണ്ടായിരിക്കുകയും അത് വ്യത്യാസമുണ്ടാക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം തെറ്റായിരുന്നു, അവർ തെറ്റാണെന്നത് തെളിയിക്കുകയും ചെയ്തു. മിഖായാവ് അത്രമാത്രം വ്യത്യസ്തമായിരുന്നത് എന്തുകൊണ്ടായിരുന്നു? അവന് വ്യത്യസ്തമാകേണ്ടതിനായി പാവപ്പെട്ടവനാകേണ്ടിയിരുന്നോ? ഇല്ല, അവൻ വചനത്തോടൊപ്പം നിന്നതാണ് അവനെ വ്യത്യസ്തനാക്കിയത്. ദൈവത്തിന്റെ വചനത്തോടൊപ്പമായിരുന്നു അവൻ തന്റെ നിലപാടെടുത്തത്. ദൈവം തന്റെ ആത്മാവിനെ പകരമെന്ന് ഈ നാളുകളിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കൂടാതെ കല്ല് ആ പ്രതിമയുടെ കാലിൽ ചെന്നിടിക്കുന്ന കാലങ്ങളിൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് ദാനിയേൽ മുഖാന്തരം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒന്നിനു ശേഷം ഒന്നായ പ്രവചനങ്ങളാണ്. ലോകത്തിലുള്ള സെമിനാരികൾക്കെല്ലാം കൂടി അത് പുറത്തെടുക്കാൻ കഴിയുകയില്ല. എങ്ങനെയായാലും ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. കൂടാതെ ജനങ്ങളും അത് പിന്തുടരാൻ പോവുകയാണ്. ജഡിക സഭയെയും അമാനുഷിക സഭയെയും വചനമാണ് വ്യത്യാസമുണ്ടാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? യാക്കോബ് വിചാരിച്ചത് അത് തന്നെയാണ്. എനിക്ക് ആ ജ്യേഷ്ഠ അവകാശം കിട്ടുന്നതുവരെ എന്തൊക്കെ ഞാൻ അറിഞ്ഞിരുന്നാലും അത് കാര്യമല്ല, എന്നാൽ ഞാൻ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയില്ല എന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ ജ്യേഷ്ഠ അവകാശത്തെയാണ് ഞാൻ എന്റെ കൈവശമാക്കാൻ പോകുന്നത്. എന്നാൽ ഏശാവ് അതിനെ വെറുത്തിരുന്നു. അവന്റെ മക്കളും അതേ കാര്യം തന്നെയാണ് ഇന്ന് ചെയ്യുന്നത്. അവരത് വെറുക്കുന്നു. അതെല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു. ഒരു ഉണർവുണ്ടാകുമ്പോഴെല്ലാം അതെല്ലായ്പ്പോഴും ഇരട്ടകളെ ഉത്പാദിപ്പിക്കുന്നു. അതൊരു പരുഷമായ പ്രസ്താവനയാണ്, എന്നാൽ അത് സത്യമാകുന്നു. ഇസഹാക്കും റിബേക്കയിൽ നിന്നും ഒരു ജന്മമുണ്ടായപ്പോൾ അത് ഇരട്ടകളെ ഉത്പാദിപ്പിച്ചു. ലോകം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അത് ഇരട്ടകളായ രണ്ട് വൃക്ഷങ്ങളെ ഉത്പാദിപ്പിച്ചു. കായനും ഹാബേലും ജനിച്ചപ്പോൾ അതും രണ്ടെണ്ണം ഉത്പാദിപ്പിച്ചു. ഇസ്മായിലും ഇസ്ഹാക്കും ജനിച്ചപ്പോൾ അതും രണ്ടെണ്ണത്തെ ഉത്പാദിപ്പിച്ചിരുന്നു. യേശാവും യാക്കോവും ജനിച്ചപ്പോഴും അതും രണ്ടെണ്ണത്തെ ഉത്പാദിപ്പിച്ചിരുന്നു. അവയിലൊന്ന് ജഡികമായിരുന്നു, അവയിലൊന്ന് ഈ ഭൂമിയിലുള്ളതായിരുന്നു, മറ്റത് അമാനുഷികമായതായിരുന്നു. ജഡികമായത് വിവേകത്താൽ കാണപ്പെട്ടിരുന്നു, മറ്റേത് ആത്മാവിനാൽ നടത്തപ്പെട്ടിരുന്നു. അതെല്ലായ്പ്പോഴും അപ്രകാരമായിരുന്നു. ലൂഥറൻ സഭ വന്നപ്പോൾ, നമുക്ക് പെന്തിക്കോസ്തിനെ ആദ്യമായിട്ട് എടുക്കാം. പെന്തിക്കോസ്തുകാരുടെ ജന്മത്തെ നോക്കുക. അതൊരു മഹത്തായതും ശക്തിയേറിയതുമായ ഉണർവ് കൊണ്ടുവന്നിട്ട് അത് ലോകത്തെ വീശിയടിച്ചു. പെന്തക്കോസ്തിന് ശേഷം അധിക നാളുകളായിരുന്നില്ല. പൗലൂസ് തന്നെ പറഞ്ഞു, വിപരീതോപദേശം പ്രസംഗിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് ജനങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയും. അതുതന്നെയാണ് അവർ ചെയ്തതും. അത് രണ്ടുപേരെ ഉത്പാദിപ്പിച്ചു. ലൂഥറൻ സഭ ജനിച്ചപ്പോൾ മാർട്ടിൻ ലൂഥർ ഒരു ആത്മീക ഉണർവ് കൊണ്ടുവന്നു. അധികം നീണ്ടു നിന്നില്ല. അതിനു മുമ്പേ തന്നെ അവന്റെ പിന്നിലായി യേശാവ് വന്ന് അതിനെ സഭാ സംഘടനയാക്കി കളഞ്ഞു. അത് രണ്ടെണ്ണം ഉത്പാദിപ്പിച്ചു. അതിനുശേഷം മെത്തഡിസ്റ്റ് വന്നു. ജോൺ വെസ്ലി ഒരു ആത്മീയ ഉണർവുമായി വന്നു. അതിനുശേഷം സഭാ സംഘടന വന്ന് അതിനെ സംഘടനയാക്കി കളഞ്ഞു. അതും രണ്ടെണ്ണം ഉത്പാദിപ്പിച്ചു. അതിനുശേഷം പെന്തിക്കോസ്തിന്റെ ഉണർവ് വന്നു. അവരിപ്പോൾ സംഘടനയായിട്ട് അവർ സംഘടനയിലേക്ക് ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് രണ്ടെണ്ണം ഉത്പാദിപ്പിച്ചു. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ ആത്മീയ വംശമായവർക്ക് ഒരന്യനായിട്ട് നടക്കേണ്ടി വന്നാലും ഒരലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായാലും അതെല്ലായ്പ്പോഴും വേർപെടുത്തലിന് കാരണമാക്കുന്നു. യേശാവ് യാക്കോബിനോടൊപ്പം അതീ നാളുകൾ നിന്നില്ല. യാക്കോബ് ജ്യേഷ്ഠാവകാശം പ്രാപിച്ച ഉടൻ തന്നെ ദൈവത്തിന് സ്തോത്രം, അതൊരു വ്യത്യാസമുണ്ടാക്കുന്നതിനായി വിളിച്ചിരുന്നു. നിങ്ങൾ ഏത് സഭയിലാണെന്നുള്ളതിനെ ഞാൻ കാര്യമാക്കുന്നില്ല. അത് ജഡികമാണെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും നിങ്ങൾ ചീട്ട് കളിച്ചിരുന്ന ജനങ്ങളിൽ നിന്നും നിങ്ങളുടെ സാഹിത്യ സമുദായത്തിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ജ്യേഷ്ഠ അവകാശം പ്രാപിക്കുമ്പോൾ, അതായത് ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിശന്നിരുന്ന എന്തോന്ന് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അതൊരു വേർപെടുത്തലിനായി വിളിക്കുന്നു. നിങ്ങളെ തന്നെ വേർപെടുത്തി അവരുടെ ഇടയിൽ നിന്ന് പുറത്തു വരുവിൻ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതൊരു വേർപെടുത്തലാണ്. സഭ ഒരിട തുറച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. ലോകത്തെ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത ഒരു ജഡിക വിശ്വാസിയുടെ വളരെ നല്ലതായ ഒരു മാതൃകയാകുന്നു യേശാവ്. അവർ ലോകകാര്യങ്ങളെ ജയിക്കുന്നില്ല. അവർ ഇപ്പോഴും അവരുടെ മദ്യപാന ഉത്സവവും അവരുടെ നൃത്തങ്ങളും അവരുടെ കൈയും നഖവും മോടിപിടിപ്പിച്ചുള്ള നാട്യവും സ്ത്രീകൾ അവരുടെ മുഖത്ത് മോടിപിടിപ്പിക്കലും മുടി കത്തിരിക്കുകയും ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും കൂടാതെ പുരുഷന്മാർ പൊതുവായുള്ള കുളിക്കുന്ന സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുകയും പുകവലിക്കുകയും വൃത്തികെട്ട തമാശകൾ പറയുകയും ഇഷ്ടപ്പെടുന്നു. എന്നിട്ടും അവർ ഇപ്പോഴും സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അവർ ഒരിക്കലും ആ കാര്യങ്ങളെ ജയം പ്രാപിക്കുന്നില്ല. യേശാവിനും അത് കഴിഞ്ഞിരുന്നില്ല. എന്നിരിക്കലും ഒരു മതഭക്തിക്ക് വേണ്ടി അവനൊരു വിവേകപരമായ ധാരണയോടുകൂടെ ഉറപ്പാക്കേണ്ടിയിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇന്ന് സഭയും ചെയ്യുന്നത്. ഞങ്ങളൊരു സഭാ സംഘടനയാകും, ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരുമിച്ചാക്കും, ഞങ്ങളൊരു വംശമോ സംഘമോ മറ്റെന്തെങ്കിലും ഉണ്ടാക്കും. അപ്രകാരമാണ് ഇന്ന് സഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആത്മീകവും ജഡികവും ഇപ്പോഴും അതേപോലെ തന്നെയാണ്. അത് മാറിയിട്ടില്ല, ഒരിക്കലും മാറുകയുമില്ല. ദൈവത്തിന്റെ വിശുദ്ധി, ദൈവം ദൈവമായിരിക്കെ അവൻ സ്വയമായി അത് ആസൂത്രണം ചെയ്യുന്നു. ഒരു പാപി ഇല്ലായിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും ഒരു രക്ഷിതാവില്ല ആകുകയില്ലായിരുന്നു. എന്നാൽ അവൻ ആരംഭത്തിൽ തന്നെ ഒരു രക്ഷിതാവായിരുന്നു. അതിനാൽ യാതൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു രക്ഷിതാവായിരിക്കെ അവന്റെ സ്വന്തമായ ഗുണവിശേഷം രക്ഷിക്കപ്പെടുന്നതിന് എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതിനായി ഒരു പാപി ആസൂത്രണം ചെയ്തു. എന്തെങ്കിലും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായി എന്തെങ്കിലും നഷ്ടപ്പെട്ടിരിക്കണം. അവന്റെ നീതിയും അവന്റെ വിശുദ്ധിയുമാകുന്നു. ഒരു രോഗിയായ വ്യക്തി ഒരിക്കലുമില്ലെങ്കിൽ അവൻ ഒരിക്കലും ഒരു രോഗശാന്തിക്കാരനാകാൻ കഴിയില്ല. എന്നാൽ ആദിയുടെ ആദിയിൽ തന്നെ അവൻ ആദിക്ക് മുമ്പേ ആകുന്നു അവനൊരു രോഗശാന്തിക്കാരനാകുന്നു. അതിനാൽ യാതൊരു രോഗിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവനെ ഒരു രോഗശാന്തിക്കാരനാക്കുന്നതിനായി, അവൻ രോഗത്തെ സുഖപ്പെടുത്തുന്നതിനായും അതൊരു രോഗിയായ വ്യക്തി ആസൂത്രണം ചെയ്തു. അങ്ങ് വിദൂരതയിലുള്ള അവന്റെ അതേ വിശുദ്ധ മണ്ഡലത്തിൽ നിന്ന് തന്നെ രക്ഷയും ശാപവും വന്നു. യാക്കോബിനെ ഉത്പാദിപ്പിച്ച അതേ മാതാപിതാക്കളിൽ നിന്നും യേശാവ് ഉത്പാദിപ്പിക്കപ്പെട്ടു. അത് ദൈവമാകുന്നു. അവന് തന്റെ പദ്ധതിയെ മാറ്റാൻ കഴിയില്ല. അവർക്ക് അതേപോലെ തന്നെ പോകേണ്ടിയിരിക്കുന്നു. സകല പ്രകൃതിയും നേരെ അതിലേക്ക് കൈകാര്യം ചെയ്യപ്പെടുന്നു. അതങ്ങനെയാകേണ്ടിയിരിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് നേരെ മുമ്പോട്ട് പോകുന്നു. രക്ഷിക്കപ്പെടുന്നതിനായി ആരെങ്കിലും നഷ്ടപ്പെട്ടിരിക്കണം. അങ്ങനെയല്ല എങ്കിൽ അവനൊരു രക്ഷിതാവായിരിക്കെ അതുണ്ടാക്കിയിരുന്നു. ആഴി ആഴിയെ വിളിക്കുന്നു. പെൻസിലിന്റെ റബ്ബറും സൈക്കിളിന്റെ പെഡലിലെ റബ്ബറും തിന്നിരുന്ന കുട്ടിയെക്കുറിച്ച് ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ, അവന് സൾഫറിന്റെ ആവശ്യമുണ്ടായിരുന്നു. സൾഫറിന് വേണ്ടി അതിയായി അഭിലഷിക്കുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ആദ്യമായി ഒരു സൾഫർ അവിടെ ഉണ്ടായിരിക്കണം. അവനൊരു അഭിലാഷം ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു സൾഫർ അവിടെ ഉണ്ടായിരിക്കണം. സൾഫർ അവനിൽ ആസൂത്രണം ചെയ്യപ്പെടുകയും പിന്നെ അത് തിരികെ സൾഫറിലേക്ക് ചേരുകയും ചെയ്യുന്നു. അപ്രകാരമാണ് ദൈവം ഒരു രക്ഷിതാവായിരിക്കുന്നത്. അവനെ രക്ഷിക്കുന്നതും അവനെ ഒരു രക്ഷിതാവാക്കുന്നതിനുമായി എന്തെങ്കിലും അവിടെ നഷ്ടമായിരിക്കണം. ദൈവം അതെല്ലാം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാം അവനിലാകുന്നു. ഒരു പ്രാസംഗികനിലോ ഒരു സഭയിലോ ഒരു സഭാ സംഘടനയിലോ അല്ല, എന്നാൽ ദൈവത്തിലാകുന്നു. അതിനാൽ തെരഞ്ഞെടുപ്പ് സമ്പൂർണമായി നിന്നിരിക്കണം. അത് അവനിലാകുന്നു. അതെ, അതിനുശേഷം നാം വേറൊരു വേർപെടുത്തൽ കാണുന്നു. അത് അബ്രഹാമും ലോത്തുമാകുന്നു. അവർ സഹോദരന്മാരായിരുന്നു. എന്നാൽ ലോത്ത് ജഡികമായ വിചാരത്തോടു കൂടിയവനായിരുന്നു. അവൻ എല്ലായ്പ്പോഴും എന്തെങ്കിലും വലിയ കാര്യങ്ങൾക്കായി വളരെയധികം പുറംപകട്ടുള്ള കാര്യത്തിനായി നോക്കിയിരുന്നു. ഒരു കുരങ്ങനെ പോലെ അത് എപ്പോഴും തിളങ്ങുന്ന കാര്യങ്ങൾക്കായി എത്തിയിരുന്നു. ആ ആത്മാവ് ഇന്ന് ജനങ്ങളെ വിട്ടിട്ടില്ല. അവർ നഗരത്തിലേക്ക് പോവുകയും ഇതുപോലെയുള്ള ഒരു കുടിലേക്ക് വരികയുമില്ല. നഗരത്തിലെ ഏറ്റവും വലിയ സഭയും ഏറ്റവും വിവേകമുള്ള പാസ്റ്ററും ഏറ്റവും നല്ല വസ്ത്രധാരണം ചെയ്തവർ പോകുന്നതും നഗരസഭാധ്യക്ഷൻ പോകുന്നതുമായ പള്ളി അവർക്ക് വേണ്ടിയിരിക്കുന്നു. അതിപ്പോഴും യേശാവിന്റെ ആത്മാവ് തന്നെയാണ്. അവരുടെ തുടക്കം വാസ്തവമായിട്ടും ജ്യേഷ്ഠ അവകാശത്തോടു കൂടിയായിരുന്നു. അവരെ തന്നെ സഭയെന്ന് വിളിച്ചിരുന്നു. എന്നാൽ അവർ അത് നിന്ദിച്ചത് കാരണം അവർക്കത് നഷ്ടമായിപ്പോയി. നിങ്ങൾക്ക് ഈ ജനങ്ങളെ അവരുടെ മുട്ടിന്മേലാക്കുവാനും ദൈവത്തോട് കരയുവാനും അപേക്ഷിക്കുവാനും രോഗശാന്തിയുടെ യോഗങ്ങൾക്ക് പോകുന്നതിനും ലോകത്തിന്റെ ഉപദ്രവത്തെ നേരിടുന്നതിനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും കഴിയുകയില്ല. അവർ അത് ചെയ്യുകയില്ല. അവർ അത് നിന്ദിക്കുന്നു. അവർ അതിനെ ഒരു കൂട്ടം ഹോളി റോളേഴ്സ് എന്ന് വിളിക്കുന്നു. വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ അവർ ചെയ്യുന്നു. അവർ അത് ചെയ്യുന്നതിന്റെ കാരണം അത് അവരുടെ സ്വഭാവമാണ്. ഇത് സ്വഭാവമാകുന്നു. അത് കാക്കയുടെയും പ്രാവിന്റെയും രണ്ട് സ്വഭാവങ്ങൾ പോലെയാണ്. അവർ അതിനായി അഭിലഷിക്കുന്നു. കാരണം അവർ അത് തന്നെയാകുന്നു. അവർ ഒരിക്കലും അത് കാണുകയോ ആഗ്രഹിക്കുകയോ ഇല്ല. കാരണം അത് കാണുന്നതിനായി അവർ ജനിച്ചില്ല. മറ്റേതിനെ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. കാരണം അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാകുന്നു. അവർ ഒരു ആത്മീയ പുരുഷനോ ആത്മീയ സ്ത്രീയോ ആയിരിക്കുന്നതിനായി ജനിച്ചിരിക്കുന്നു. എന്തോന്ന് അതിനുവേണ്ടി അവന്റെ ഉള്ളിൽ അവനെ വിളിച്ചിരുന്നു. അതിന് ഞാൻ മൂടി വെച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള ഒരു സ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇപ്പോൾ അബ്രഹാം ഓർക്കുക, അവർ തമ്മിൽ സഹകരിച്ചിരുന്നിടത്തോളം, അതായത് ജഡിക സഭയും ആത്മീയ സഭയും, അവർക്ക് ഒരിക്കലും ഒരു അനുഗ്രഹം കിട്ടിയിരുന്നില്ല. യാക്കോബ് ഏശാവിൽ നിന്നും വേർപെടുന്നത് വരെ അവൻ അനുഗ്രഹം കിട്ടിയിരുന്നില്ല. അബ്രഹാമും ലോത്തിൽ നിന്ന് തന്നെ തന്നെ വേർപിരിയുന്നത് വരെ അനുഗ്രഹം കിട്ടിയിരുന്നില്ല. ലോത്തിന് അവിടെയുള്ള അവന്റെ സഭയിൽ അവൻ അവന്റേതായ പ്രാർത്ഥനാ യോഗങ്ങളും കൂടാതെ അവന്റെ മകളെയും പെൺമക്കളെയും പഠിപ്പിച്ചിരുന്നു. എന്നാൽ അവൻ അതുപോലെ ഒരു ജീവിതം നയിച്ചിട്ട് അവൻ അന്ത്യസമയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്നപ്പോൾ അവർ അവനെ പരിഹസിച്ചു. അതേ കാര്യം തന്നെയാണ് ഇന്നും. നിങ്ങൾ ദിവ്യ രോഗശാന്തിയെയും ദൈവശക്തിയെയും മറ്റും കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പരിഹസിക്കുന്നു. അതേ ആത്മാവ് തന്നെയാണ്. അതാണ് രണ്ട് മഹത്തായ മതപരമായ ആത്മാക്കൾ ലോകത്തെ അവരുടെ പിടിയിലാക്കിയിരിക്കുന്നത്. വിശ്വാസിയും അവിശ്വാസിയെയും, വിശ്വാസിയും കപട വിശ്വാസിയെയും ഒന്ന് മറ്റൊന്നിനെ അനുകരിക്കുകയും അങ്ങനെ ചെയ്യുന്നു. യേശു തന്റെ വരവിനെക്കുറിച്ച്, തന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു, നോഹയുടെ കാലത്തെ പോലെ തന്നെ അവർ തിന്നുകുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു. എന്നാൽ അവൻ ലോത്തിന്റെ കാലത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് യാതൊന്നും അവൻ പറഞ്ഞില്ല. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അത് വെളിപാടിന് വേണ്ടിയായിരുന്നു. ലോത്തിന്റെ കാലത്ത് എന്ത് സംഭവിച്ചുവെന്ന് നോക്കുക. ലോത്ത് സോദോമിൽ താമസമുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ബുദ്ധിപരമായിട്ട് അവൻ നഗരത്തിലും ഒരു വലിയ മനുഷ്യനായിട്ട്, ഒരു ജഡ്ജിയായിട്ട് നഗരവാതിലുകൾ ജനങ്ങൾക്ക് ന്യായം വിധിച്ചിരുന്നു. അവന്റെ ഭാര്യ നഗരത്തിലെ സകല സമുദായങ്ങളിലും ഉൾപ്പെട്ടിരുന്നു. കൂടാതെ അവന്റെ പുത്രിമാർ പ്രശസ്ത വ്യക്തികളുടെയും വിവേകശാലികളുടെയും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരുടെയും മിടുക്കരും രസികരുമായവരുടെ ഇടയിൽ വിവാഹം കഴിക്കപ്പെട്ടിരുന്നു. എന്നാൽ അബ്രഹാം ഓക്കുമരത്തിന്റെ കീഴിലായ ഒരു കൂടാരത്തിൽ പാർത്തിരുന്നു. എന്നാൽ ഒരു ദിവസം അവർ രണ്ടുപേർക്കും ഒരു സന്ദർശനമുണ്ടായി. ഒരു വിവേകശാലിയായ പ്രാസംഗികൻ പോയിട്ട് പ്രസംഗിക്കുകയും അവരെ പുറത്തു വിളിക്കുകയും ചെയ്തു. സന്ദേശത്തെ ശ്രദ്ധിക്കുക, പുറത്തു വരുവീൻ എന്നവൻ ലോത്തിനോട് പറഞ്ഞു. അബ്രഹാമിനോടുള്ള കരുണയായിരുന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും വിളിച്ച് പുറത്താക്കപ്പെടാൻ കഴിയുമായിരുന്നില്ല. പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അത് സംഹരിക്കുമോ? 30 പേരുണ്ടെങ്കിലോ 10 പേരുണ്ടെങ്കിലോ? അത് അവന് പോകാൻ കഴിയുന്നത്രയുമായിരുന്നു. അവന് 10 പേരെ പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നോഹയുടെ കാലത്തെ പോലെ എന്നുള്ളതിന്റെ യാതൊരു അത്ഭുതവുമില്ല. ഓർക്കുക, നോഹ സഭയുടെ മാതൃകയായിരുന്നില്ല, ഹാനോക്കായിരുന്നു. അവൻ പീഡയുടെ കൂടെ കടന്നുപോകുകയും പീഡയുടെ സമയം എത്തുന്നതിന് മുമ്പ് തന്നെ ഉടലോടെ സ്വർഗത്തിലെടുക്കപ്പെടുകയും ചെയ്തു. ഏനോക്ക് വീട്ടിലേക്ക് പോയി. അവൻ പീഡയുടെ സമയങ്ങളിൽ കൂടി പോകുന്നില്ല. നോഹ അതിൽ കൂടെ പോയി. നാം ഇതിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. അബ്രഹാമിനും അവന്റെ കുടുംബത്തിനും ഏത് രീതിയിലുള്ള അടയാളമാണ് കിട്ടിയതെന്ന് നോക്കുക. അവന് അമാനുഷികമായതാണ് കിട്ടിയത്. അബ്രഹാം, അവൻ അബ്രഹാമായിരുന്നുവെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? നിന്റെ ഭാര്യയായ സാറ എവിടെ? അവൻ വിവാഹിതനാണെന്നും അവന്റെ ഭാര്യ സാറയാണെന്നും അവൻ എങ്ങനെ അറിയാം? അവൾ കൂടാരത്തിലാകുന്നു. ഇപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ഇറച്ചി തിന്നുകയും പാൽ കുടിക്കുകയും അപ്പം തിന്നുകയും ചെയ്തിരുന്നു. നിന്റെ ഭാര്യയായ സാറ എവിടെ? അവൻ ഈ കാര്യം എങ്ങനെ അറിയാം? അവനിതെങ്ങനെ അറിയാം? അതൊന്ന് വിചാരിച്ചു നോക്കൂ. ആത്മീയരായ ജനങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊള്ളുക. തന്റെ വസ്ത്രങ്ങളിൽ പൊടിയുമായി അവനൊരു അപരിചിതനെ പോലെ പെരുമാറിയപ്പോൾ അവൻ എങ്ങനെ അറിഞ്ഞു? അവൾ പിന്നിലായി കൂടാരത്തിലാകുന്നുവെന്ന് അബ്രഹാം പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ എന്നത് വ്യക്തിപരമായ സർവനാമമാകുന്നു. ഞാൻ, അതായത് ഈ മനുഷ്യൻ, അവനെ തന്നെ സ്വയം ജഡത്തിലായി വെളിപ്പെടുത്തുകയായിരുന്നു ദൈവം. അവനെ അബ്രഹാം ഇലോഹിം എന്ന് വിളിച്ചു. ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോവുകയാണ്. ഞാൻ എന്റെ വാഗ്ദത്തത്തെ പാലിക്കാൻ പോവുകയാണ്. ഒരാണ്ട് കഴിഞ്ഞ് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ നിന്നോട് വാഗ്ദത്തം ചെയ്ത ഈ കുട്ടി നിനക്ക് ലഭിക്കും. അപ്പോൾ അബ്രഹാം 100 സാറ 90. സാറ പിന്നിലായി കൂടാരത്തിലായിരുന്നു. ഏകദേശം 4 ചെറിയ കൂടാരങ്ങൾ ഉണ്ടായിരുന്നതിൽ ഏറ്റവും മുഖ്യമായതിന്റെ അകത്ത് പിന്നിലായിരിക്കുകയായിരുന്നു. കൂടാരത്തിന്റെ പാളികളുടെ പിന്നിലിരുന്ന് അവൾ ശ്രദ്ധിക്കുകയും ഇത് കേൾക്കുകയും ചെയ്തു. സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക്, 100 വയസ്സായിരിക്കുന്ന എന്റെ യജമാനനും, അത് അവളുടെ ഭർത്താവാകുന്നു, എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു. ഞങ്ങൾക്ക് വിവാഹിതരായ യൗവനക്കാരെ പോലെ വീണ്ടും സുഖഭോഗമുണ്ടാകുമോ? ഓ, അതെങ്ങനെ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉള്ളുകൊണ്ട് ചിരിച്ചു. സാറ അവന്റെ പിന്നുവശത്ത് കൂടാരത്തിലായിരുന്നു. അവൾ ചിരിച്ചതെന്ത് എന്നവൻ ചോദിച്ചു. ഹോ സഹോദര, അവിടെയാണ് നിങ്ങൾ. ജഡികമായി സഭയ്ക്ക് സുവിശേഷം അവരോട് പ്രസംഗിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരാധുനിക ബില്ലിഗ്രഹവും മറ്റുമുള്ളവരും ഇത് വിട്ടുപോരുവീൻ എന്ന് സുവിശേഷം അവരോട് പ്രസംഗിക്കുന്നു. എന്നാൽ അവർ വരുമോ? ഇല്ല, വളരെ 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 കുറച്ച് മാത്രം. അബ്രഹാമിന്റെ കൂട്ടത്തെ ശ്രദ്ധിക്കുക, അത് വിളിച്ച് പുറത്താക്കപ്പെട്ടവരാണ്. ശ്രദ്ധിക്കുക, അവന് ഈ അടയാളം അവന് കൊടുക്കുകയും അവന് വിശ്വസിക്കുകയും ചെയ്തു. അവന്റെ മുന്നിൽ നിന്നും അവൻ അപ്രത്യക്ഷനായി പോവുകയും ചെയ്തു. ഓ, എപ്രകാരം വിളിച്ച് വേർപെടുത്തപ്പെട്ടവർക്ക് എല്ലായ്പ്പോഴും ഒരു വേർപെടുത്തലാകുന്നു. ഇത് രണ്ട് ആത്മാക്കളാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നതിനായുള്ള സ്ഥാനത്ത് ഇപ്പോൾ എത്തുന്നതിനായി നമുക്ക് എളുപ്പമാകാം. കാലത്തിന്റെ ആരംഭം മുതൽ തന്നെ ഈ രണ്ട് കൂട്ടരും തമ്മിൽ സഹപ്രവർത്തനം ചെയ്തിരുന്നു. അത് ജഡിക സഭയും ആത്മീക സഭയുമാകുന്നു. അവർ പഴയ നിയമത്തിൽ കൂടെയും അവർ പുതിയ നിയമത്തിൽ കൂടെയും വന്ന് അവർ ഇന്ന് ഇവിടെയായിരിക്കുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ തമ്മിൽ മുന്നേറി വരികയും അങ്ങനെ ഇത് രണ്ട് മനുഷ്യരിലായി പ്രയാണം ചെയ്തു വരികയും ചെയ്തു. അവരിലൊന്ന് യേശു ക്രിസ്തുവും മറ്റേത് ഈസ്കരിയോത്താവായ യൂദാസുമായിരുന്നു. യേശു തന്റെ രണ്ടാമത്തെ വരവിനെ ഇതുമായി കൂട്ടിച്ചേർത്തിച്ചത് ഈ രണ്ട് ആത്മാക്കളും പിൻകാലത്തായിരുന്നതിലും അത്രമാത്രം ധാരാളം വ്യത്യസ്തമായിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ തേജസ്സേറിയ വസ്ത്രങ്ങൾ ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ രണ്ട് ആത്മാക്കളും വ്യത്യസ്തമാകാൻ പോവുകയാണ്. കാരണം സാത്താൻ വന്ന് ജഡിക സഭയിലെ അംഗമായ യൂദാസ് ഇസ്കരിയോത്താവ് എന്ന മനുഷ്യനിൽ വസിച്ചു. അതെപ്പോഴും സഭയുടെ ഒരു കൂട്ടുകാരനുമായിരുന്നു. അവൻ കടന്നു വന്ന് ചതിക്കുകയും അല്ലെങ്കിൽ തന്റെ സഹോദരനെ ചതിക്കുകയാണെന്ന് വിചാരിച്ചു. അവൻ കടന്നു വന്ന് അവരിൽ ഒരുവിനെ പോലെ ബന്ധപ്പെട്ടിരിക്കുന്നതായി പെരുമാറുകയും ദൈവത്തിന്റെ നല്ല കാര്യങ്ങളെ രുചിക്കുകയും ആത്മാവിൽ നേരെ മുൻപോട്ട് പോകുന്നത് പോലെ കാണപ്പെടുകയും സുവിശേഷം പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ ഉള്ളിലെല്ലായ്പ്പോഴും അവന്റെ തുടക്കം തന്നെ ഒരു യൂദാസ് ആയിരുന്നു. അവൻ വിനാശത്തിന്റെ പുത്രനായി ജനിച്ചുവെന്ന് തിരുവെടുത്ത് തന്നെ പറയുന്നു. ഓർക്കുക, ഇത് യേശാവെന്ന പരീശന്മാരും സാധുക്യരുമായ പിൻകാലത്തെ ജഡിക സഭയാകുന്നു. എന്നാൽ ഈ വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ കുറച്ചു സമയം വരെ ഈ സന്ദേശവുമായി പോകും. എന്നാൽ അധികമായിട്ട് തന്റെ കൈ ഇതിലിടാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഈ ആത്മാക്കളെ കാണുന്നില്ലേ? യേശു പറഞ്ഞു, അവർ അത്രമാത്രം അടുത്തായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും, നിങ്ങൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയും. എന്നാൽ ഇത് സാധ്യമല്ല. നോക്കൂ, അത് തെറ്റിച്ചു കളയും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ജഡിക സഭ മാത്രമല്ല അവിടെ പുറത്തുള്ള ചിട്ടയോടുകൂടിയ നടപടിക്രമത്തോടുകൂടിയ ജഡിക സഭയായ യേശാവിന്റെ കൂട്ടരെ ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ യൂദാസുകാരുടെ കൂട്ടരെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അവർ വളരെ വളരെ കൂടുതൽ വഞ്ചകരാണ്. വളരെ ദൂരത്തോളം വഞ്ചകരായിട്ട് അനുഗ്രഹത്തിന്റെ കൈകളിൽ വരെ എത്തുന്നു. എബ്രായർ 6:10 അവൻ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തവർ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ അതിനുശേഷം അവർ മനഃപൂർവ്വം തിരിഞ്ഞുകളയും. മനഃപൂർവ്വം അതെന്താകുന്നു? ജനത്തെ വിശുദ്ധീകരിക്കുന്ന നിത്യ നിയമത്തിന്റെ രക്തത്തെ അശുദ്ധമാക്കുന്നു. ഞാനതിന്റെ ഒരു ചിത്രം ഇവിടെ നിങ്ങളെ കാണിക്കട്ടെ. അതിവിടെയാകുന്നു. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു മാന്യനാണ്, ഒരു മിടുക്കനായ വ്യക്തി. അവൻ വിളിക്കപ്പെടുകയും താൻ ഒരു കർത്തൃസേവകൻ ആകണമെന്ന് ഹൃദയത്തിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ശരി, അവൻ യേശുവിനെ തന്റെ വ്യക്തിപരമായ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അവനൊരു നല്ല മനുഷ്യനാണ്. ആർക്കും അവനെതിരായി യാതൊന്നും പറയാനില്ല. കുറച്ചു സമയത്തിന് ശേഷം വിശദീകരണത്തിന്റെ വിഷയം വരുന്നു. ഈ മനുഷ്യൻ സ്ത്രീകളെ നോക്കുമ്പോൾ മോഹമുണ്ടാകുന്നു. അത് അവന്റെ ഉള്ളിലാകുന്നു. അടുത്ത കാര്യം എന്താണെന്നാൽ ഒരുപക്ഷെ അവൻ പുകവലിച്ചെന്നിരിക്കാം. അവൻ പുകവലിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ചൂതുകളിക്കാൻ ആഗ്രഹമുണ്ടായേക്കാം. ചിലപ്പോൾ തെറ്റായ കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിച്ചെന്നിരിക്കാം. താനിത് ചെയ്തുകൂടാ എന്ന് അവൻ അറിയാം. അതിനാൽ, ഓ ദൈവമേ, യേശുവിന്റെ രക്തത്തെ എന്റെ മേൽ അപേക്ഷിച്ചിട്ട് എന്നെ ശുദ്ധനാക്കണമെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൻ ശുദ്ധനാകുകയും ചെയ്യുന്നു. അവൻ ഒച്ചവെക്കാനും ദൈവത്തെ സ്തുതിക്കാനും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും പുറത്തുപോയി ചെയ്യാനും കഴിയുന്നു. അന്നാളിൽ ഈ തരത്തിൽപ്പെട്ടവർ ഉണ്ടായിരിക്കുമെന്ന് യേശു പറഞ്ഞ കാര്യം ഓർത്തുകൊള്ളുക. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തില്ലയോ? നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. യേശു പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് തീർത്തു പറയും. അവിടെയാണ് അവർ ആയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, നാം ഒരു മുടിയുടെ ഒരു കോടിയിൽ ഒരു അംശത്തെ തിരുവെഴുത്തിന്റെ മൂർച്ചയേറിയ വായ്ത്തലയിലേക്ക് നേരെ കൊണ്ടുവരികയാണ്. സുവിശേഷം ഇരുവായ്ത്തലയുള്ള വാളും മൂർച്ചയേറിയതും സദ്യമഞ്ചകളെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. ഹല്ലേലൂയ, ദൈവമേ, അത് കടന്നു ചെല്ലാൻ ഇടയാകട്ടെ. ഹൃദയത്തിലെ ചിന്തനങ്ങളെ അത് വിവേചിക്കുന്നതുമാകുന്നു. അതാകുന്നു ദൈവത്തിന്റെ ശക്തിയായ സുവിശേഷം. ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടതാകുന്നു സുവിശേഷം. വേദപുസ്തകം പറയുന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അത് ദൈവവചനം തന്നെയാകുന്നു. എങ്കിൽ വചനം ജഡമായത് സുവിശേഷമാകുന്നു. സുവിശേഷം വചനത്താൽ മാത്രമല്ല, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രകടനത്താലും അത്രേ വന്നത്. ശക്തിയെ പ്രകടമാക്കുന്നത് സുവിശേഷത്തെ ജീവിക്കാനിടയാക്കുന്നു. ഞാൻ ഇന്ത്യയിൽ ചെന്നപ്പോൾ മെതഡിസ്റ്റ് സഭയുടെ ആർച്ച് ബിഷപ്പ് കടന്നു വന്നിട്ട് പറഞ്ഞു, ശ്രീമാൻ ബ്രഹാം, ഞങ്ങളൊരു സുവിശേഷ പ്രചാരണ പ്രവൃത്തിയെക്കുറിച്ച് യാതൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുള്ളതിലും കൂടുതൽ വേദപുസ്തകത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നു. നിങ്ങളൊരു രാജ്യമാകുന്നതിന് മുമ്പ് തന്നെ 2000 വർഷങ്ങളോളമായിട്ട് ഞങ്ങളൊരു സഭയായി ഇവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ശരിയാണ്. എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ വേദപുസ്തകത്തെ ജീവിപ്പിക്കുന്നതിനായി ഒരു കൃപാവരം നിങ്ങളുടെ അടുക്കൽ എത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടു. അതിനാൽ ഞങ്ങൾ അതിലാണ് താല്പര്യപ്പെടുന്നത്. ഹോ ദൈവമേ, നോക്കൂ, ആ മനുഷ്യനൊരു പുത്രനായിരുന്നു, ഒരു കൊച്ചുമകനായിരുന്നില്ല. അത് ദാവീദ് പറഞ്ഞ പ്രകാരം തന്നെയാണ്. അത് സത്യമാണോ എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, തീർച്ചയായും അത് സത്യമാകുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇപ്പോൾ അവനെ ശ്രദ്ധിക്കുക, ജഡിക സഭ ആത്മീക സഭയെ ഉപദ്രവിക്കുന്നു. അതിനുശേഷം യൂദാസ് ഒരു സഹോദരനായി അഭിനയിച്ചും കൊണ്ട് ഒരു സഹോദരനായി മുന്നോട്ട് നീങ്ങുകയും അവസാനം ഒരു മൂർധന്യ അവസ്ഥയിലെത്തുകയും ചെയ്തു. ഇപ്പോൾ യൗവനക്കാരനായി ഈ പ്രാസംഗികനെ ശ്രദ്ധിക്കുക. അവനൊരു സ്ഥാനത്തെത്തിയിട്ട് പറയുന്നു, കർത്താവേ, ഞാൻ സ്ത്രീകളെ നോക്കിയിരുന്നു, അത് ഞാൻ ചെയ്തുകൂടായിരുന്നു. ഞാൻ ലോകപരമായ കാര്യങ്ങളെ ചെയ്തിരുന്നു, അത് ഞാൻ ചെയ്തുകൂടായിരുന്നു. ഞാൻ കുതിരപ്പന്തയത്തിൽ എന്റെ കാശ് ചിലവഴിച്ചിരിക്കുന്നു, അത് ഞാൻ ചെയ്തുകൂടായിരുന്നു. ഞാൻ ദിവസവും രാത്രിയിൽ പടം കാണാൻ പോയിരുന്നു, ഞാനത് ചെയ്തുകൂടായിരുന്നു. അശ്ലീലമായ പടങ്ങളും മറ്റും കാണുന്നത് ഞാൻ ആസ്വദിച്ചിരുന്നു. എന്റെ മുറിയിൽ അതിന്റെ പടങ്ങളും ഉണ്ടായിരിക്കുന്നു, ഞാനത് ചെയ്തുകൂടായിരുന്നു. അത് ലോകപരമായ കാര്യങ്ങളാണ്. കർത്താവെ, എന്നെ ശുദ്ധീകരിക്കണമേ. ശരി, ഞാനത് ചെയ്യാമെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ അവൻ യേശു ക്രിസ്തുവിന്റെ രക്തം അവന്റെ മേൽ അപേക്ഷിക്കുകയും അവനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം അവൻ കടന്നു പോകുമ്പോൾ എന്തോ ഒരു കാര്യം കേൾക്കുകയും അവൻ ചെന്നത് ശ്രദ്ധിക്കുകയും ചെയ്തു. അവൻ ആത്മാവിന്റെ നിറവായ പരിശുദ്ധാത്മാ സ്നാനത്തെക്കുറിച്ച് കേൾക്കുന്നു. അതിനുശേഷം അവൻ അതിലേക്ക് നോക്കുകയും, ഓ, ഇത് അത്ഭുതകരമായിരിക്കുന്നു, എന്നാൽ ഞാനിത് പ്രസംഗിക്കുകയാണെങ്കിൽ ഇത് എന്റെ ശുശ്രൂഷയെ നശിപ്പിച്ചു കളയുമെന്ന് പറയുന്നു. അത് അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഓടിച്ചു കളയുന്നതിനിടയാക്കും. ഞാൻ അതിലേക്ക് കടക്കുകയാണെങ്കിൽ എന്റെ സഭ എന്നെ പുറത്താക്കി കളയും. ഓ, ഞാനത് വിട്ടുകളയുന്നതാണ് നല്ലത്, എന്നാൽ ഞാനത് നോക്കിക്കാണട്ടെ. അതെ, അത് സത്യമാണ്, അത് തിരുവെഴുത്താണ്. ലോകമെങ്ങും പ്രസിദ്ധിയാർജിച്ച ഒരു കത്ര ശുശ്രൂഷകനെ ഈ അടുത്ത സമയത്ത് പ്യോട്ടോറിക്കോയിൽ വെച്ച് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കണ്ടുമുട്ടിയിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ വെച്ച് മുട്ടിനുമേലായിക്കൊണ്ട് അന്യഭാഷ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു ശക്തനായ മനുഷ്യനും ഇന്ന് ലോകത്തുള്ള മഹാന്മാരായ സുവിശേഷകരിൽ ഒരുവനുമാകുന്നു. ഈ മനുഷ്യന്റെ സഹോദരൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആത്മാവിൽ നിറഞ്ഞ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഓടിച്ചെന്ന് തന്റെ സഹോദരനോട് പറഞ്ഞു, ഓ സഹോദര, ഇതാകുന്നു അത്, എനിക്കറിയാം എനിക്കറിയാം, എന്നാൽ നോക്കൂ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം തന്റെ സഹോദരനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് പ്രസംഗിക്കുക, ഇത് പ്രസംഗിക്കുക, ഇതാകുന്നു ആ നാഴിക, നിങ്ങളുടെ സ്വാധീനത കൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ കുലുക്കുവാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കത് പ്രസംഗിക്കാൻ കഴിയില്ല, സഭ എന്നെ പുറത്താക്കി കളയും, എനിക്കത് പ്രസംഗിക്കാൻ കഴിയുകയില്ല, എനിക്കത് കഴിയുകയില്ല. ഓ സഹോദര, ഒരിക്കൽ വിശുദ്ധീകരിക്കപ്പെട്ട് സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് അതിലേക്ക് നോക്കിയിട്ട് അത് ശരിയാണെന്ന് അറിയുകയും പിന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോൾ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നവരുമാകുന്നു. പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു, അത് ദൈവത്തിന്റെ ശക്തി തന്റെ സഭയിൽ പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല, അവരെന്നെ, ഞാൻ ആ പെന്തിക്കോസ്തുകാരനാണെന്ന് വിചാരിക്കും, എന്റെ മതിപ്പ് നശിക്കപ്പെട്ടു പോകും. ഓ സഹോദര, എനിക്ക് യാതൊരു മതിപ്പുമില്ല, ഞാൻ അവന്റെ യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നു, അതൊന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ അവർക്ക് എത്രയധികം അടുത്തു വരുവാൻ കഴിയുമെന്ന് നോക്കുക. നിങ്ങൾക്കറിയാമോ, അവനെ ശുദ്ധീകരിക്കുകയും ലോകത്തിൽ നിന്നും അവനെ എടുത്ത് ഇവിടെയാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്ത നിത്യനിയമത്തിന്റെ രക്തത്തെ അവൻ നോക്കുകയും പരിജ്ഞാനം പ്രാപിക്കുകയും ചെയ്തിട്ട് അതിൽ നിന്ന് പിന്മാറുമ്പോൾ പിന്നെ പാപത്തിനു വേണ്ടി വേറെ യാതൊരു ബലിയുമില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. കാരണം പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച് നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവനായ ഒരു ശുശ്രൂഷകൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. നാം എവിടെയാണെന്ന് നോക്കൂ. യേശു പറഞ്ഞു, വളരെ സൂക്ഷിക്കുക, നോക്കൂ യൂദാസ് എങ്ങനെയായിരുന്നുവെന്ന്. അവൻ അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവൻ ഏശാവും ഈ കാലത്തേക്ക് വലിയവനാക്കപ്പെട്ടവനുമാകുന്നു. അവൻ ചതിയനും കള്ളവേഷധാരിയും ഈ കാലത്തേക്ക് വേണ്ടി വലിയവനാക്കപ്പെട്ടവനുമാകുന്നു. ഇവിടെ ഇതാ അവൻ നേരെ വീണ്ടും യേശുവിന്റെ സഹോദരനായി, ഒരു സഹോദരനായി അഭിനയിച്ചുകൊണ്ട് കടന്നു വരുന്നു. എന്നാൽ അവന്റെ ഹൃദയത്തിൽ അവൻ എപ്പോഴും ആ പഴയ ജഡിക സഭയുമാകുന്നു. കാരണം അവൻ യേശുവിനെ വിറ്റുകളഞ്ഞത് അവിടെയാണ്. യേശാവ് ഒരു പിടി പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശത്തെ വിറ്റുകളഞ്ഞതുപോലെ തന്നെ അവൻ യേശുവിനെയും വിറ്റുകളഞ്ഞു. അവൻ 30 വെള്ളിക്കാശിന് തന്റെ ജ്യേഷ്ഠാവകാശത്തെ വിറ്റുകളഞ്ഞു. ഇന്ന് ധാരാളം സ്ത്രീകളും പുരുഷന്മാരും അവർക്കൊരിക്കലും ജയം പ്രാപിക്കാൻ കഴിയാത്ത ലോകത്തിലെ ഏതെങ്കിലും ചില ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനപ്രീതിക്ക് വേണ്ടിയോ അവരുടെ ആത്മീയ ജ്യേഷ്ഠാവകാശത്തെ വിറ്റുകളയുന്നു. ചില സ്ത്രീകൾ ഒരു കെട്ടിച്ചമയ്ക്കലിനും തലമുടി വെട്ടിക്കളയുന്നതിനും ഇറക്കം കുറഞ്ഞ നിരക്കറുകൾ നരയ്ക്കുന്നതിനും അതുപോലെ പുരുഷന്മാർ ചില വൃത്തികെട്ട തമാശയ്ക്കും പുകവലിക്കുന്നതിനും ലോകത്തിലുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നു. നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ള കാര്യങ്ങളെയും സ്നേഹിക്കുകയാണെങ്കിൽ ദൈവസ്നേഹം നിങ്ങളിലില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ നാം അവസാനത്തെത്തിയിരിക്കുന്നു. നാം ഏണിയുടെ മേൽഭാഗത്തെ എളുപ്പം കടന്നു വരികയാണ്. അതെങ്ങനെയാണെന്ന് നോക്കുക. അവരിത് ചെയ്യുന്നു. അവർ മുൻനിർണയിക്കപ്പെട്ടവരാണ്. അവർ വേഷധാരണം ചെയ്ത് അത്രയും മാധുര്യത്തോടും സംവിധിയോടും അത്രയും അടുത്തായി ക്രിസ്ത്യാനികളെ പോലെ അത്രയും അടുത്തായിട്ട് വൃതന്മാരെയും തെറ്റിച്ചുകളെയും. എന്നാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ അറിയും. ഒരു നിക്കർ ധരിച്ച സ്ത്രീയെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് കാണാൻ കഴിയുകയില്ല. സ്ത്രീ മുടി കത്തിരിക്കുന്നത് ഒരു ലജ്ജയേറിയതും പാപമേറിയതുമായ കാര്യമാകുന്നു. വേദപുസ്തകത്തിൽ മുഖത്തെ ചായം തേച്ച ഒരു സ്ത്രീ മാത്രമാണുള്ളത്, അത് ഇസബേലായിരുന്നു. പുരുഷന്മാരെ കുറിച്ച് എന്താകുന്നു? ക്രിസ്ത്യാനികളായിരിക്കേണ്ട പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അത് ചെയ്യാനിടയാക്കുന്നുവോ? ദൈവം അതിനുവേണ്ടിയുള്ള ഉത്തരവാദിത്വത്തിൽ നിങ്ങളോട് ചോദിക്കും. മനുഷ്യരല്ല, ജഡികരാണ്. ഓ, ഞാൻ പോയിട്ട് പിന്നെ ഈ സഭയിൽ ചേരും. നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക. അത് അവർ ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. അത് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നതും അത് തന്നെയാണ് അവർ ചെയ്യുന്നതും. അത് അനുരഞ്ജനം ചെയ്യലാണ്. ആരോ എന്നോട് പറഞ്ഞു, ബില്ലി, നിങ്ങളത് നിർത്തുന്നില്ലെങ്കിൽ അതെല്ലാവരെയും ഓടിച്ചു കളയും. എന്നാൽ ഒരു കാര്യം ഓടിപ്പോകാത്തതുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. കാരണം അത് അവന്റെ വചനമാകുന്നു. ഒരു യഥാർത്ഥമായി മുൻനിർണയിക്കപ്പെട്ട വിശ്വാസി ഓടിപ്പോകുകയില്ല. കാരണം അത് അവന്റെ പ്രാണന്റെ ആഹാരമാണ്. അവനത് ഇഷ്ടപ്പെടുന്നു. യാതൊന്നിനും അവനെ അതിൽ നിന്ന് മാറ്റാൻ കഴിയുകയില്ല. അവൻ യാക്കോബിനെ പോലെ എന്ത് വേണമെങ്കിലും ചെയ്യും. കാരണം അവന് ജ്യേഷ്ഠാവകാശം ആവശ്യമായിരിക്കുന്നു. അവൻ അവിടെ തന്നെ നിൽക്കും. അതവന്റെ സ്നേഹിതന്മാരെ വിലവെച്ചാലും അതവന്റെ ജോലിയെ വിലവെച്ചാലും അവന്റെ സഭയിലെ അംഗത്വത്തെ വിലവെച്ചാലും അങ്ങനെ എന്ത് തന്നെ വിലവെച്ചാലും അപ്പോഴും അവൻ അത് തന്നെ പിടിച്ചു നിൽക്കും. കാരണം അവന് യാതൊന്നും ചെയ്യാൻ അതിനെക്കുറിച്ച് ചെയ്യാൻ കഴിയുകയില്ല. അവന്റെ ഉള്ളിലുള്ള എന്തോ അവനിൽ പ്രവർത്തിക്കുകയും ആഴിയാഴിയെ വിളിക്കുകയുമാകുന്നു. ഓ, അവിടെയാണ് നിങ്ങൾ. എന്തോ അവന്റെ ഉള്ളിലാകുന്നു. വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരികെ ഉത്പത്തിയിലേക്ക് പോയിട്ട് എവിടെ എന്താണ് അത് ആസൂത്രണം ചെയ്തപ്പെട്ടതെന്നും എവിടെ നിന്നാണ് അത് വരുന്നതെന്നും നോക്കുക. ഇന്നത്തെ എല്ലാ ആത്മാവിനെയും നീക്കങ്ങളെയും നോക്കാൻ തിരികെ ഉത്പത്തിയിലേക്ക് പോകുക. അതാണ് സ്നേഹിതരെ, നിങ്ങൾ കാണുന്ന ഈ കാര്യങ്ങളെ തെളിയിച്ചു തരുന്നതിനായി ഞങ്ങൾ ചെയ്യുന്നത്. അത് മറന്നു പോകരുത്. അത് നിങ്ങളുടെ തലയ്ക്ക് മീതെ കൂടി പോകരുത്. അത് നിങ്ങളിലേക്ക് കുതിർന്നിറങ്ങട്ടെ. അത് ദൈവത്തിന്റെ കാര്യങ്ങളാകുന്നു. അതൊരു തലവനിലെത്തിയിരിക്കുന്നു. അന്ത്യനാളുകളിൽ അത് വീണ്ടും ഒരു തലവനിലെത്തുമെന്ന് യേശു മുൻകൂട്ടി പറഞ്ഞിരുന്നു. അത് ഇതിനാലാകുന്നു. ദൈവത്തിന്റെ മുദ്രയും മൃഗത്തിന്റെ മുദ്രയുമായ രണ്ട് ആത്മീയ ശക്തികൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ മുദ്ര ജ്യേഷ്ഠാവകാശമായ പരിശുദ്ധാത്മ സ്നാനമാകുന്നുവെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. എഫെസ്യർ 4:30 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ വീണ്ടെടുപ്പിൻ നാൾ വരെ നിങ്ങൾ മുദ്രയുടെ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അവർ പുതുതായി ജനിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകുന്നു. പരിശുദ്ധാത്മാവ് തന്നെ പുതുതായി ജനം ആണെന്ന് നമുക്കറിയാം. നിങ്ങൾ ആത്മാവിനാൽ ജാതനായവനാകുന്നു. അത് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ നിങ്ങൾ ജനിക്കുന്നത് വരെയാണത്. ഒരു മാതാവിന്റെ ഉദരത്തിൽ ഒരു കുട്ടി ജാതനാകുമ്പോൾ അതിനൊരു തരത്തിൽപ്പെട്ട ജീവനാകുന്നു. ആ ജീവനിൽ അതിന്റെ ചെറിയ കോശങ്ങൾ ചാടുകയും മറിയുകയും പിരികുകയും മറ്റും ചെയ്യുന്നു. എന്നാൽ അത് ഇപ്രകാരം ജനിച്ചു കഴിയുമ്പോൾ പിന്നെ നിലവിളിച്ചുകൊണ്ട് കരയുകയും ഒരു ജീവനുള്ള പ്രാണിയാകുകയും ചെയ്യുന്നു. ഒരു കുട്ടിക്ക് പള്ളിയിൽ പോയിട്ട് ഓ, ഞാൻ പള്ളിയിൽ വിശ്വസിക്കുന്നു, ഞാൻ പോകും, ഞാൻ ഇത് ചെയ്യും, ഞാൻ നല്ല കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ കഴിയും. എന്നാൽ എന്താണ് ആവശ്യമായതെന്താണെന്നാൽ ഒരു സുവിശേഷ പ്രഹരം കൊണ്ട് അതിനെ ഉണർത്തിയിട്ട് അത് നിത്യജീവനായി നിലവിളിച്ചുകൊണ്ട് കരയുകയാണ് ആവശ്യമായിരിക്കുന്നത്. അതൊരിക്കലും ഇതിനു മുമ്പ് നിലവിളിച്ചിട്ടില്ലാത്തതുപോലെ പരിശുദ്ധാത്മാവിൽ അവൻ നിലവിളിക്കും. അപ്പോൾ അത് ആത്മാവിൽ ജനിച്ച പുതിയ സൃഷ്ടിയാകുന്നു. അതിനുശേഷം അത് വളരാൻ തുടങ്ങുകയും നീങ്ങാൻ തുടങ്ങുകയും ദൈവത്തിൽ അവന്റെ ജീവനാകുകയും ചെയ്യുന്നു. അതൊരു കുട്ടിയെപ്പോലെ, ഒരു സ്വാഭാവിക കുട്ടിയെപ്പോലെ അതിന്റെ ജീവൻ ഈ ലോകത്തിലായിരിക്കുന്നത് പോലെ ഇത് ദൈവത്തിലാകുന്നു. അതിനുശേഷം കൂടാരമായി നമ്മുടെ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ നമുക്കൊരു ഭവനം കാത്തിരിക്കുന്നു. അത് ഈ ഭൗമിക ശരീരം വരുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ തന്നെ അതിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ ഒരാത്മിക ശരീരം അവനായി കാത്തിരിക്കുന്നു. അങ്ങനെ അത് മാതാവിന്റെ ഉദരത്തിൽ നിന്നും വരുമ്പോൾ അത് ഭൂമിയിലാകുന്നു. അതിപ്പോൾ അതിന്റെ ഉദരത്തിലായിട്ട് കരയുകയും ഞരങ്ങുകയും ഓ ദൈവമേ അത് ഞരങ്ങുകയും കഷ്ടപ്പെടുകയും പ്രയാസമേറുകയും രോഗവും അങ്ങനെ എല്ലാം കൂടി അതിനെ അസഹ്യപ്പെടുത്തിയിട്ട് അതിന്റെ ഉള്ളിലുള്ള ആത്മാവ് നദിക്കപ്പുറം ഒരു പുതിയ ദേശത്തിനായി കാത്തിരിക്കുന്നു. അത് ഞരങ്ങുകയും പിരിയുകയും ചാടുകയും അതേ ശ്രീമാൻ ചെയ്യുന്നു. കാരണം എന്നേക്കും ജീവിക്കുന്ന ഒരു ജീവൻ അതിലുണ്ടായിരിക്കുന്നു. അത് മരിക്കേണ്ടതായ ഒരു ശരീരത്തിലാകുന്നു. ചിലപ്പോൾ ഒരു മാതാവ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോൾ ആത്മീക ശരീരം അതെടുക്കുന്നത് പോലെ ഈ ഭൂമിയിലുള്ള ശരീരം അഴിയുമ്പോൾ ഒരു സ്വർഗീയ ദേഹം അതിനെ പിടിച്ചെടുക്കും. ഈ ഭൂമിയിലുള്ള ഭൗമഭവനം അഴിഞ്ഞുപോയാൽ നമുക്കായി വേറൊരു ഭവനം കാത്തിരിക്കുന്നു. ആ കാരണത്താലാണ് നിങ്ങൾ ലോകകാര്യങ്ങളെ മറന്നുപോകുന്നത്. അത് നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് ആത്മാവുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നാം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് ആത്മാക്കളെയും ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് പുതിയ ജനനമാണെന്ന് നമുക്കറിയാം. അത് ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നതാണ്. അപ്രകാരമാണ് നിങ്ങൾ ആത്മാവിൽ ജനിച്ചിരിക്കുന്നത്. ആത്മാവിനാൽ ജനിച്ചിരിക്കുന്നതാണ് പുതിയ ജനനം. നിങ്ങൾ ആത്മാവിനാൽ ജാതനായിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആത്മാവിൽ ജനിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നു. ശരി, അങ്ങനെ ജഡികവും ആത്മീകവുമായി രണ്ട് കാര്യങ്ങളും ഭൂമിയിലായിരിക്കുമ്പോൾ, ചിലപ്പോൾ ഞാൻ ഈ കാര്യത്തെ കണ്ടിട്ടുണ്ട്, ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഈ കാര്യങ്ങളെ പറയുന്നതിൽ കൂടെ ഞാൻ ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മീകതയിലായാലും ജഡികമായാലും ഏതിലെങ്കിലും ഒന്നായാലും എല്ലാവരും ഇത് മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ കഴിയുന്നിടത്തോളം ശാന്തരായി ആദരവോടെ ഇത് കേൾക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? നാം നമ്മെ തന്നെ വേർപെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന സഭാസംഘടനയിലും നാം ഇതെല്ലാം കാണുന്നു. ഒരു പ്രത്യേക തിരുവെഴുത്തെടുത്ത് ഒരു മനുഷ്യനെടുത്തിട്ട് സഹോദര, ആ മനുഷ്യന് തിരുവെഴുത്തിനെ പുതുതായി ജീവിപ്പിക്കാൻ കഴിയുകയും വേദപുസ്തകത്തിൽ എന്താണത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ അതേപടി ജീവിപ്പിക്കാനും കഴിയും. അദ്ദേഹം അത് ചെയ്യുന്നത് വേറൊരു മനുഷ്യൻ കാണുകയും അവൻ തിരികെ വന്നത് ചെയ്യാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. അവൻ പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? തിരുവെഴുത്ത് അവന് പ്രേരണ കൊടുത്തില്ല. അവൻ വേഷം കെട്ടാൻ മാത്രം ശ്രമിക്കുകയാണ്. അവൻ എന്തോ ഒന്നുപോലെ പെരുമാറാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ അവൻ മനുഷ്യനാൽ അയക്കപ്പെട്ടവനാകാം, നിനക്കും അതേ കാര്യം ചെയ്യാൻ കഴിയും എന്ന് ചിലർ അവനോട് പറഞ്ഞിട്ടുണ്ടാകും. അത് ഇപ്രകാരമാകുമെന്ന് യേശു പറഞ്ഞതുപോലെയാണ്. എൻഎസും എംബ്രസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തിരുവെഴുത്ത് അന്ത്യകാലത്തിലേക്ക് മുൻകൂട്ടി പറയുന്നു. മോശ അവിടെ നിന്നിരുന്നു, എംബ്രസും അവിടെ നിന്നിരുന്നു. മോശ അവന്റെ വടി നിലത്തിട്ടു, അത് പാമ്പായി തീർന്നു. ഫറവൻ പറഞ്ഞു, എംബ്രേസ് നീ ഇവിടേക്ക് വരിക, നിനക്കും അതേ കാര്യം തന്നെ ചെയ്യാൻ കഴിയും. അങ്ങനെ അവനും അത് ചെയ്തു. എന്നാൽ എന്താണ് സംഭവിച്ചത്? മോശയുടെ വടി അവന്റെ വടിയെ തിന്നുകളഞ്ഞു. നോക്കുക, അത് വെളിപ്പെട്ടു വന്നു. അവന്റെ വടി എവിടെയായിരുന്നു? അത് ഉയർന്ന ഇന്ദ്രിയ ഗ്രഹണശക്തി മാതിരിയാണ്. അത് ചില പ്രേതാത്മ സമ്പർക്കം മാതിരിയാണ്. അത് ചില സഭക്കാർ ജഡികമായ കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് വളരെ ദൂരത്തായിരിക്കുന്ന മാതിരിയാണ്. ഈ കാര്യങ്ങളെ അവർ അത് വേറൊരു കാലത്തേക്കായിരുന്നു എന്ന് പറയും. അവരെല്ലാം പുറത്തായിരിക്കുന്നു. യഥാർത്ഥമായ ആത്മാവിനെ വേഷം കെട്ടിയ അഭിനയിക്കുന്ന ഈ ആത്മാവിനെ അന്ത്യനാളുകളിൽ ശ്രദ്ധിക്കുക. അവിടെയാണ് നിങ്ങളുടെ കുഴപ്പങ്ങൾ വരുന്നത്. അത് യഥാർത്ഥമായതിനെ പോലെ തന്നെയാണ്. എന്നാൽ അവനത് വെളിപ്പെടുത്താൻ കഴിയുകയില്ല. അവനത് പിടിച്ചുവെക്കാൻ കഴിയുകയില്ല. അവനത് നിലനിർത്തുവാനും കഴിയില്ല. ഹോ ദൈവമേ, എനിക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിരിക്കുന്നുവെന്ന് ജനങ്ങൾ വന്നിട്ട് പറയും. അവർ ജീവിക്കുന്ന രീതിയെ നോക്കുക. അതൊരു ഉണർവ് തൊട്ട് വേറൊന്നും വരെ നിലനിൽക്കുന്നില്ല. ഒരു യോഗം തൊട്ട് അടുത്ത യോഗം വരെ നിൽക്കുന്നില്ല. അവർക്കത് കിട്ടിയില്ല എന്ന് അത് വെളിപ്പെടുത്തി കാണിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ച ഏതൊരു പുരുഷനും സ്ത്രീക്കും ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടായിരിക്കും. അവർ ഭക്തിയോടെ നടക്കുകയും അവർ ആ ജീവിതം ജീവിക്കുകയും ചെയ്യും. അവർ ലോകകാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കും. ദൈവം അവരിലേക്ക് വന്നിട്ട് സ്വയം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം തന്നെയാണ് അവനെ പ്രവർത്തിക്കുന്നതെന്ന് തെളിയിക്കുന്നു. മറ്റേത് വേഷം കെട്ടൽ മാത്രമാണ്. ഇതുവരെയും ഉണ്ടായിരിക്കുന്നത് വേഷം കെട്ടലാണ്. ഇസ്മായിലിനെയും ഇസ്ഹാഖിനെ നോക്കുക. അങ്ങനെ ഓരോരുത്തരായിട്ട് വേഷം കെട്ടൽ മാത്രമാണ്. പ്രവാചകനായ മോശയെ നോക്കുക. പ്രവാചകനായ ബലയാമിനെയും നോക്കുക. അവരെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. യേശുവിനെയും യൂദാസിനെയും നോക്കുക. ഈ പരിശുദ്ധാത്മാവ് അന്ത്യനാളുകളിൽ ദൈവത്തിന്റെ മുദ്രയായിരിക്കുമെന്ന് വേദപുസ്തകം മുൻകൂട്ടി പറയുന്നു. എങ്കിലും മൃഗത്തിന്റെ മുദ്ര എന്തായിരിക്കും? അത് ദൈവത്തിന്റെ മുദ്രയെ നിഷേധിക്കുന്നതായിരിക്കും. കാരണം ദൈവത്തിന്റെ മുദ്രയിൽ ഇല്ലാത്തതെല്ലാം മൃഗത്തിന്റെ മുദ്രയാകുന്നു. അങ്ങനെ രണ്ട് ആത്മീയമായ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അവയിൽ ഒന്ന് യഥാർത്ഥമായ ദൈവത്തിന്റെ അടയാളവും മറ്റേത് മതപരിത്യാഗവുമായിരിക്കും. നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നു. പഴയ നിയമത്തിലെ മുദ്രയെ നോക്കുക. ജൂബിലിയുടെ കാലത്ത് കാഹളം മുതുമ്പോൾ അടിമകൾ സ്വതന്ത്രരായി പോകുന്നു. കാരണം കാഹളം മുതപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം സ്വതന്ത്രരായി പോകാൻ കഴിയും. എന്നാൽ അവരിൽ ചിലർ അടിമകളായി തന്നെ ഇരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ അവരെ അവർ പള്ളിയുടെ വേദിയിലേക്ക് കൊണ്ടുപോയിട്ട് കാത് വാതിലിനോട് ചേർത്ത് വെച്ച് കുത്തി തുളച്ചിരുന്നു. അവർ ദാസന്മാരായി എന്നേക്കും അടയാളപ്പെടുത്തുകയും അവൻ എന്നേക്കും ആ യജമാനെ സേവിച്ചിരുന്നു. അതുപോലെ ഇന്ന് നിങ്ങൾ സത്യത്തിന്റെ സുവിശേഷ സന്ദേശം കേൾക്കുകയും നിങ്ങൾ സ്വതന്ത്രരായി പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പോകാൻ കഴിയും. ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് ഇവിടെയുള്ള അതിർത്തി രേഖ വരെ എത്തിയിട്ട് നോക്കുകയും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുകയും പിന്നെ പിന്മാറിപ്പോകുകയും ചെയ്താൽ അവൻ നിങ്ങളുടെ കാത് തുളയ്ക്കുകയും നിങ്ങളെ നിന്നേക്കും ഒരു വിവേകശാലിയായ വിശ്വാസിയായിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈശ്വരഭക്തിയുള്ളവരായിട്ട് പള്ളിയിൽ പോകും, എന്നാൽ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും സ്വീകരിക്കുകയില്ല. അങ്ങനെ ബാക്കിയുള്ള നാളുകൾ നിങ്ങൾ സേവ ചെയ്യും. അങ്ങനെ മൃഗത്തിന്റെ മുദ്രയും ദൈവത്തിന്റെ മുദ്രയുമാകുന്നു. നാം അതിനോട് വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, വചനം പ്രചോദനപ്പെടേണ്ടിയിരിക്കുന്നു. അത് കേൾക്കുകയും തിരിച്ചറിയുകയും അതിന്മേൽ പ്രവർത്തിക്കുകയുമാകുന്നു. വളരെ പേർ കേൾക്കും, എന്നാൽ അത് തിരിച്ചറിയുകയില്ല. ഇതാണ് നിങ്ങളുടെ നാഴികയെന്ന് ദൈവം പറയും. ഞാനൊരു ഹോളി റോളർ ആകുകയില്ല, എനിക്കത് യാതൊന്നും തന്നെ വേണ്ട. നോക്കൂ, അവരത് തിരിച്ചറിയുന്നില്ല. നമുക്ക് യോഗത്തിനായി പോകാം, അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു ദർശനമുണ്ടാക്കുകയും കാര്യങ്ങളെ മുൻകൂട്ടി പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഇതാ ഒരു ചെറുപ്പക്കാരൻ വരുന്നു, ഇവിടേക്ക് വരിക എന്ന് പരിചാരകനോട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഹൃദയരോഗമാണ്, നിങ്ങൾ നോക്കുന്നത് അതെ, അത് വാസ്തവമായും ശരിയാണ്. അവിടേക്ക് കടന്നു വന്ന സ്ത്രീയെ കാണുന്നുണ്ടോ? ഇവിടേക്ക് വരിക, നിങ്ങൾക്ക് സ്ഥാനങ്ങളിൽ അർബുദമാകുന്നു. അത് നിങ്ങളുടെ ഇടതുഭാഗത്തെ സ്ഥാനത്താകുന്നു. കൂടാതെ നിങ്ങൾ തീരെ മോശമായ ഒരു അവസ്ഥയിലാകുന്നു. നിങ്ങൾ ഒരു പാപിയാകുന്നു. അത് വാസ്തവമായും സത്യമാകുന്നു എന്നവർ പറഞ്ഞു. അവിടെ ഇരുന്ന മനുഷ്യരും പ്രാസംഗികരും എല്ലാം നോക്കിയിട്ട് എന്റെ ദൈവമേ എന്ന് പറഞ്ഞു. ഒരു യോഗത്തിൽ സംബന്ധിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഹൃദയ രഹസ്യങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും പറയുന്നത് ശ്രദ്ധിക്കുക. അതെ, അത്ഭുതകരമാകുന്നു എന്ന് പറയും. ഓ സഹോദര, അത് മറ്റേ വശത്താകുന്നു. അവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു. അതേ കാര്യങ്ങളെ തന്നെ ചെയ്തുകൊണ്ട് സ്ത്രീകൾ മുമ്പോട്ട് പോകും. പുരുഷന്മാരും അതേ കാര്യങ്ങളെ തന്നെ ചെയ്തുകൊണ്ട് സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായയും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളാൻ തിരിഞ്ഞ പന്നിയെയും പോലെ നേരെ തിരികെ പോകുന്നു. നിങ്ങളത് കാണുന്നില്ലേ? എങ്കിൽ സ്നേഹിത, നിങ്ങൾ ഏതവസ്ഥയിലാണെന്ന് തിരിച്ചറിയേണ്ടതായിരിക്കുന്നു. ആ കാരണത്താലാണ് ഈ ടേപ്പ് സഭയ്ക്ക് മാത്രമാകുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതെ, സഭയ്ക്ക് മാത്രമാകുന്നു. നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്നും ജീവങ്ങളിലേക്കും ക്രിസ്തുവിനെക്കുറിച്ച് നാമമാത്രമായ വിവേകത്തോടുകൂടിയ ധാരണയിൽ നിന്നും പുതുതായി ജനിക്കപ്പെട്ടതിന്റെ അനുഭവത്തിലേക്കും വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവനെ ശ്രദ്ധിച്ചു നോക്കുക. അത് ലോകകാര്യങ്ങളെ ഒരു വശത്തേക്കിട്ടിട്ട് യാതൊന്നും പരിഗണിക്കാതെ ക്രിസ്തുവിനുവേണ്ടി നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. യാക്കോബിലായിരുന്നതുപോലെ എന്തോന്ന് നിങ്ങളുടെ ഉള്ളിൽ വിശക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കർത്താവുമായ മല്ലയുദ്ധത്തിലാകുകയും അതിനുശേഷം നിങ്ങൾ വ്യത്യസ്തമായി നടക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ എന്തോ വ്യത്യസ്തമായതുണ്ട്. നിങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. അത് ചെയ്യപ്പെടുന്നതിന് മുമ്പ് അത് നിങ്ങൾക്ക് പ്രചോദനപ്പെട്ടിരിക്കണം. എന്റെ തലമുടിയെല്ലാം പൊഴിഞ്ഞു പോകുന്നത് വരെയും എനിക്ക് 90 വയസ്സായി എന്റെ തോളുകൾ കുനിയുന്നത് വരെയും എനിക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാ ദിവസവും കേൾക്കുവാനും കഴിയും. എന്നാൽ ദൈവം അത് നിങ്ങൾക്ക് ജീവിപ്പിക്കുന്നത് വരെ നിങ്ങൾ അതേ ആകൃതിയിൽ തന്നെയായിരിക്കുന്നു. 2 ദിവസം ഞാൻ ഈ വിഷയത്തിന്മേൽ പ്രാർത്ഥനയിലും പഠനത്തിലുമായിരുന്നു. കർത്താവ്, ഞാനിത് സഭയിൽ ചെന്ന് പറയട്ടെ എന്ന് ഞാൻ ചോദിച്ചു. പറയുക, ആ നാഴിക അടുത്തിരിക്കുന്നു, പറയുക എന്ന് എന്തോ എന്നോട് പറഞ്ഞു. അവൻ എന്നെ ഉടനെ തന്നെ വലിച്ചെടുത്ത് മാറ്റുമെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. അതിനാൽ ഇത് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ലെന്ന് യേശു പറഞ്ഞു. ഓ, നിങ്ങൾക്ക് ദൈവവും അബ്രഹാമും നിങ്ങളുടെ പിതാവായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയും എന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങളുടെ പിതാവ് പിശാചാകുന്നു. മതഭക്തക്കാരായ മനുഷ്യരോടും പുരോഹിതന്മാരോടും മഹാന്മാരായ ആളുകളോടും നിങ്ങൾ പിശാചെന്ന നിങ്ങളുടെ പിതാവിന്റെ മക്കളാകുന്നുവെന്ന് യേശു പറഞ്ഞു. ആത്മാവിന്റെ ഫലങ്ങളെ ശ്രദ്ധിക്കുക, അത് നിങ്ങൾക്ക് ജീവിപ്പിക്കേണ്ടിയിരിക്കുന്നു. നോഹ ഇപ്രകാരം പറയുന്നതായി എനിക്ക് ഊഹിക്കാൻ കഴിയുകയില്ല. അതായത്, നോഹ പറയുകയാണ്, ഏതെങ്കിലും ഒരു ദിവസം മഴ പെയ്തേക്കാൻ ഇടയുണ്ട്, അതുകൊണ്ട് ഞാനൊരു പെട്ടകം ഉണ്ടാക്കാൻ പോവുകയാണ്. മഴ പെയ്താൽ ഞാൻ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടും, പിന്നെ യാതൊന്നും എന്നെ ശല്യപ്പെടുത്തുകയില്ല, കാരണം ഞാൻ ആ പെട്ടകത്തിൽ കടന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. അങ്ങനെ അവൻ പറയുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല, അങ്ങനെ അത് പറയില്ല. അതങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഓ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇപ്പോൾ ഇത് കേൾക്കട്ടെ. അതങ്ങനെയായിരുന്നുവെങ്കിൽ വേദപുസ്തകം പറയുന്ന പ്രകാരം ആദ്യത്തെ പരിഹാസകൻ വന്ന് അവനെ പരിഹസിച്ചപ്പോൾ തന്നെ അവൻ തന്റെ കൊട്ടുപടിയിട്ടിട്ട് ഓടിപ്പോകുമായിരുന്നേനെ. അത് യേശുവിനോടൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങുന്ന മനുഷ്യരെ പോലെയാണ്. അവർ സത്യത്തെ കാണുമ്പോൾ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു. അവർക്ക് അതുമായി നിൽക്കാൻ കഴിയില്ല. അതെന്റെ ശുശ്രൂഷയെ വലിച്ചു കിരിക്കളയുമെന്ന് ഒരു പേരുകെട്ട സുവിശേഷകൻ പറഞ്ഞ മാതിരിയാണ്. പരിശുദ്ധാത്മാവ് തകർത്ത് കളയുന്ന ഒരു ശുശ്രൂഷയെ ഞാൻ കാര്യമാക്കുന്നില്ല. അത് തകർത്ത് കളയപ്പെട്ടിരിക്കണം. എന്നാൽ ഇത് അത്രയും മനുഷ്യരുടെ അത്രയും വ്യക്തിയുടെ ആത്മാഭിമാനം മാത്രമാകുന്നു. ഹോ, ഇപ്പോൾ അതിൽ ശ്രദ്ധിക്കുക. നോഹ പുറത്ത് വയലിലായിരിക്കുമ്പോൾ അവൻ കേൾക്കുകയും തിരിച്ചറിയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എത്ര പരിഹാസകർ വന്നിരുന്നുവെന്നുള്ളത് കാര്യമല്ല, അവൻ നേരെ അത് പണിതുയർത്തിയിരുന്നു. നോഹേ, നീ ഒരു ഹോളി റോളർ ആകുന്നു. അതെന്നെ ഒരു അംശം പോലും ശല്യപ്പെടുത്തുന്നില്ല. അവൻ പണിതുകൊണ്ട് തന്നെയിരുന്നു. അവൻ കേട്ടിരുന്നു അത് ദൈവമായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തിരുവെഴുത്ത് മൂലം അത് ന്യായീകരിച്ചു നോക്കുകയും അത് അപ്രകാരമായിരുന്നു. അവൻ യാതൊന്നും പരിഗണിക്കാതെ നേരെ പെട്ടകം പണിതുകൊണ്ട് അങ്ങനെ തന്നെ മുമ്പോട്ട് പോയി. നിങ്ങൾക്കിതൊന്ന് ഊഹിച്ചു നോക്കാമോ? മോശം ഇസ്രയേമിലേക്കുള്ള തന്റെ വഴിയിൽ വെച്ച് ഒരു ദിവസം തന്റെ ഭാര്യയായ സിപ്പോറയോട് പറഞ്ഞു, സിപ്പോറ, നിനക്കറിയാമോ, ഞാൻ എന്റെ സ്വല്പം വ്യാകരണത്തെ തേച്ചു മിനുക്കിയിട്ടുണ്ട്. എന്റെ ഗണിതവും എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. കൂടാതെ എന്റെ ക്ഷേത്രഗണിതവും എന്റെ വിദ്യാഭ്യാസവും എല്ലാം ഒന്ന് ശരിയാക്കിയിട്ടുണ്ട് എന്ന് മോശ പറയുന്നതിനെ നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? ഞാനിവിടെ എന്റെ ആടുകളെ മേയ്ക്കായിരുന്നതിനാൽ ഞാൻ അതിൽ ചിലത് തേച്ചു മിനുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ മിസ്രയേമിൽ വെച്ചൊരു തെറ്റ് ചെയ്തു. ഞാൻ ചെന്നിട്ട് അത് ശരിയാക്കി കളയാം. അതുകൊണ്ട് ഞാൻ പോകുമെന്ന് പറയുന്നതായി നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ ആദ്യത്തെ തിര അവന്റെ മേലടിച്ചപ്പോൾ തന്നെ അവൻ വീണുപോകുമായിരുന്നു. അവൻ എന്താണ് ചെയ്തത്? അവൻ അറിയാമായിരുന്ന ഗണിതവും ബുദ്ധിയും എല്ലാം അവൻ മറന്നുപോയി. അതായിരുന്നു അവനെ കുഴപ്പത്തിലാക്കിയിരുന്നത്. അത് തന്നെയാണ് ഇന്ന് സഭയും കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. അത് വളരെയധികം വിദ്യാഭ്യാസം പ്രാപിച്ച പ്രാസംഗികർ ആത്മാവിൽ ജനിക്കാതെ അങ്ങനെയായിരിക്കുന്നതിനാലാണ്. ബുദ്ധിയേറിയ പ്രസംഗങ്ങളെ, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെയും പ്രസംഗത്തിന്റെ ശക്തിക്ക് പകരം അവർ ബുദ്ധിയെ കേൾക്കുന്നു. അതാണിന്ന് നമ്മെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. നമുക്ക് പ്രാസംഗികർക്ക് വേണ്ടിയത് വലിയ സ്കൂളുകളുടെയും വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യമില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്താൽ വിളിക്കപ്പെട്ടവരെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്തെങ്കിലും ചില മതസഭ സംഘടനയിലെ മനുഷ്യനിർമ്മിതമായ വേദശാസ്ത്രത്തെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ദൈവത്താൽ വിളിക്കപ്പെട്ട മനുഷ്യരെയാണ് ആവശ്യം. മോശ ആടുകളെ മേയിച്ചുകൊണ്ട് അവിടെ അധിവസിക്കുകയും മറന്നുപോവുകയും ചെയ്തു. അവന്റെ ബുദ്ധിയെല്ലാം പരാജയപ്പെട്ടു പോയി എന്നവന് മനസ്സിലായി. അവന്റെ വിദ്യാഭ്യാസം അവനെ പരാജയപ്പെടുത്തി കളഞ്ഞു എന്നവൻ അറിഞ്ഞു. അവൻ ആടുകളെ മേയ്ക്കുകയായിരുന്നു. എന്നാൽ നിന്റെ കാലിലെ ചെരുപ്പ് ഊരിക്കളയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നുവെന്ന് അവൻ കേട്ടു. അവനത് ശ്രദ്ധിച്ചു. എന്തായിരുന്നു അത്? ദൂതന്റെ ശബ്ദം അവനോട് സംസാരിക്കുകയും അത് തിരുവെഴുത്ത് പ്രകാരവുമായിരുന്നു. 400 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ജനങ്ങളെ സന്ദർശിക്കും. ഒരു ശക്തമായ കരത്താൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുമെന്ന് അവന്റെ പിതാവായ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. അത് ദൈവത്തിന്റെ വചനം വെളിപ്പെട്ട് പ്രകടമാകുകയായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഞാൻ ഒരു നിമിഷം ഇവിടെ നിന്ന് നിൽക്കട്ടെ. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. ഞാൻ ഇന്ന് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ദൈവത്തിന്റെ വചനം നേരെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയും നിങ്ങളത് തിരിച്ചറിയുകയും ചെയ്യുന്നില്ല. സോദോമും ഗൊമോറയെയും കുറിച്ച് ചിന്തിക്കുക. അന്ത്യകാലത്തിലേക്കുള്ള ക്രിസ്തുവിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് ചിന്തിക്കുക. മോശ അത് തിരിച്ചറിഞ്ഞു. അത് തിരുവെഴുത്തായിരുന്നു. അതൊരു വാഗ്ദത്തമായിരുന്നു. അവൻ കേൾക്കുകയും തിരിച്ചറിയുകയും ചെയ്തു. എന്തോ അവനിലേക്ക് കടന്നു വരികയും പിന്നെ സഹോദര അവൻ പോയിട്ട് അത് ചെയ്യാനും കഴിഞ്ഞിരുന്നു. അവൻ പ്രവർത്തിച്ചു. അവന് പോയി എല്ലാ ഫറവോനെയും നിർത്താൻ കഴിയുമായിരുന്നു. അവന് വേണ്ടിയപ്പോൾ ബാധകളെ വിളിക്കാൻ കഴിഞ്ഞിരുന്നു. അവൻ ചെങ്കടൽ തുറക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം അവൻ കേൾക്കുകയും തിരിച്ചറിയുകയും ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഞാൻ നിനക്ക് ദൈവവും നീ എനിക്ക് പ്രവാചകനുമായിരിക്കുമെന്ന് ദൈവം പറഞ്ഞു. അതിനെനിക്ക് കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞു. എങ്കിൽ അഹരോൻ നിനക്ക് പ്രവാചകനും നീ അവന് ദൈവവുമായിരിക്കും. എങ്ങനെയായാലും നീ പോയിരിക്കണമെന്ന് അവൻ പറഞ്ഞു. ഒരുപക്ഷെ എനിക്ക് അവിടെ ചെന്ന് എല്ലാം ശരിയാക്കേണ്ടതായി വരും എന്ന് അവൻ ഒരിക്കലും പറഞ്ഞില്ല. കാർമേൽ പർവ്വതത്തിന്മേൽ വെച്ച് ഏലിയോ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഈ ദേശം ഭയങ്കരമായ പാപം ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ചെന്ന് ആഹാബിനോട് നിനക്ക് ലജ്ജിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? ഒരുപക്ഷെ എനിക്ക് മലമേൽ കയറി അവിടെ ഇരുന്നുകൊണ്ട് വളരെ നീണ്ട സമയം വരെ ഉപവസിക്കുകയും പിന്നെ വിശന്ന് മരിക്കുന്നത് കണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുകയും ക്ഷീണിക്കുകയും ചെയ്യുന്നതുവരെ അത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നതായി നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? ഇല്ല, അതായിരുന്നില്ല. എന്നാൽ അവൻ കേൾക്കുകയും തിരിച്ചറിയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. നീ കെരുത്ത് തോട്ടിനരികിലേക്ക് ചെല്ലുക. നിനക്ക് ഭക്ഷണം തരുന്നതിനായി ഞാൻ കാക്കകളോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ബാലും ദൈവവുമായിട്ടൊരു പ്രകടനത്തിനുള്ള സമയമായപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ബലിയെ കൊണ്ടുവന്ന് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ ദൈവങ്ങളെ വിളിച്ചുകൊള്ളുക. അവർ അവരെ തന്നെ മുറുക്കുകയും മേലോട്ടും താഴോട്ടും ചാടുകയും ഒത്തിരി ഒച്ചവെക്കുകയും ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, കുറച്ചുകൂടി ഒച്ചത്തിൽ നിലവിളിക്കുക. ഒരുപക്ഷെ അവൻ ആരെയെങ്കിലും തിരിഞ്ഞുപോയിട്ടുണ്ടായിരിക്കാം, അവൻ ഉറങ്ങുകയായിരിക്കാം. ഹോ സഹോദര, നിങ്ങൾക്കറിയാമോ, അവൻ പറഞ്ഞു, ഞാൻ യഹോവയുടെ ഒരു വിശ്വാസിയാകുന്നു, അതുകൊണ്ട് എങ്ങനെയായാലും എനിക്കിത് ചെയ്യാൻ കഴിയും. ഹോ ഇല്ല, നിങ്ങളത് അനുകരിക്കരുത്. ഇല്ല, ദൈവം നിങ്ങളെ വിളിക്കാത്തിടത്തോളം ഏലിയാവാകാൻ ശ്രമിക്കരുത്. അതേ ശ്രീമാൻ, ഞാൻ യഹോവയുടെ ദാസനാകുന്നു. അവിടെ 700 പേർ കൂടി അങ്ങനെ ഉണ്ടായിരുന്നു, എന്നാൽ അവരിൽ ഒരുവനും അത് ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. അതിനുശേഷം അവൻ കാളയേർത്ത് വെള്ളമൊഴിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം ഞാനിത് ചെയ്തിരിക്കുന്നു. മറ്റാരെങ്കിലും അത് ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് സമ്പൂർണമായ ഒരു പരാജയമായിരുന്നേനെ. ഇത് നിങ്ങൾക്ക് പ്രചോദനപ്പെടേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്ന് അത് നിങ്ങൾക്ക് പ്രകടമാക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ കാര്യം. നിങ്ങൾ എഴുന്നേറ്റിട്ട് വേദിയിൽ വന്ന് ഹാലലൂയ ഹാലലൂയ, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവ് വേണം, ഹാലലൂയ ഹാലലൂയ എന്ന് പറയാൻ കഴിയില്ല. ഇല്ല. എന്നാൽ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് വചനത്തെ നിങ്ങൾക്ക് പ്രേരണ ചെയ്യുമ്പോൾ നിങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കത് കിട്ടിയിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ എന്തോ കത്താൻ തുടങ്ങും. ഇത് ചെയ്യുക അത് ചെയ്യുക എന്ന് പ്രാസംഗിക്കാൻ പറയേണ്ടി വരികയില്ല. പഴയ ഇലകളെല്ലാം നെഴുത്തു വീഴും, പുതിയ ഇലകൾ വരും. അത് നിങ്ങൾക്ക് പ്രചോദനമായി ഇരിക്കും. വേദപുസ്തകത്തിൽ നിന്നും സത്യം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പ്രാസംഗികനോട് കോപിക്കുകയില്ല. നിങ്ങൾ അത് ഇഷ്ടപ്പെടുകയും അത് പ്രാപിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ പ്രാണന്റെ ആഹാരമാകുന്നു. യേശു സ്വയം തന്നെ പറഞ്ഞു, എനിക്കിഷ്ടമായത് ഞാൻ പ്രവർത്തിക്കുന്നില്ല, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും കഴിയുകയില്ല. അവൻ സ്വയം ഇമ്മാനുവേലായിരുന്നു, അവൻ ഭൂമിയിൽ ദൈവമായിരുന്നു, യേശുവായിരുന്നു, അവൻ ദൈവം വസിച്ചിരുന്ന ജഡമായിരുന്നു, അവൻ ദൈവം ജീവിച്ചിരുന്ന കൂടാരമായിരുന്നു. ആമേൻ. ഇതിലെല്ലാം തന്നെയും അവൻ കന്യകയാൽ ജനിച്ച ദൈവപുത്രനും ആത്മാവിന്റെ സർവ്വസമ്പൂർണതയുമായി ഇമ്മാനുവേലായിരുന്നു. അളവ് കൂടാതെ ആത്മാവ് അവനിൽ ഉണ്ടായിരുന്നു. എന്നിരിക്കലും തന്റെ സ്വന്തം ശരീരത്തിലായിരിക്കും അവൻ പറഞ്ഞു, പിതാവ് കാണിച്ചിട്ടല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. അത് ചെയ്യുന്നതിനായി അവന് പ്രേരണ കൊടുത്തിരുന്നു. ഈ കല്ലുകളെ അപ്പമാക്കിക്കൊണ്ട് ഒരത്ഭുതം പ്രവർത്തിക്കുക, നീ അത് ചെയ്യുന്നത് ഞാൻ കാണട്ടെ എന്ന് സാത്താൻ പറഞ്ഞു. അവൻ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. ഹോ ദൈവമേ. എന്നാൽ ഒരു കൂട്ടം ജനം വിശന്നിരിക്കുമ്പോൾ അവൻ 5 അപ്പവും 2 മീനും എടുത്ത് 5000 പേരെ തൃപ്തരാക്കി. ഓ ഹാലലൂയ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വേഷം കെട്ടാൻ ശ്രമിക്കരുത്. അതാണ് ഇന്ന് പെന്തക്കോസ്തുകാർക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം. സഭയ്ക്ക് ഇന്ന് പറ്റിയിരിക്കുന്ന കുഴപ്പം എന്താണെന്നാൽ വളരെയധികം പേർ പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുന്നുവെന്ന് വേഷം കെട്ടി കാണിക്കാൻ ശ്രമിക്കുന്നു. ദിവ്യ രോഗശാന്തിയെ വളരെ പേർ അനുകരിക്കാൻ ശ്രമിക്കുന്നു. കർത്താവിന്റെ വ്യത്യസ്തമായ കാര്യങ്ങളെ വളരെ പേർ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കത് കഴിയില്ല. ഈ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൂടെ വരുന്നു. ദൈവം വിളിക്കുകയും നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ അതുമായി വരികയും ചെയ്യുന്നു. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദിക്കുന്നല്ലോ. ഹോ, അത് സത്യമാണ്. നിങ്ങളായിരിക്കാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും നന്ദിയുള്ള വ്യക്തി നിങ്ങളായിരിക്കണം. കാരണം ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വാസ്തവമായിരിക്കും. എന്റെ പക്കൽ സമയമുണ്ടായിരുന്നെങ്കിൽ എന്നെ തിരിയുവാനിടയാക്കിയ അണ്ണാനുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുമായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അത് കണ്ടിട്ടില്ലായിരുന്നു. കൂടാതെ എനിക്കത് ചെയ്യാനും കഴിയില്ലായിരുന്നു. ഹാറ്റി പിന്നിലിരുന്ന് എന്നെ നോക്കുന്നു, അതെങ്ങനെ സംഭവിക്കാൻ കഴിയും? അത് ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ അത് പ്രേരണയായിരുന്നു അതിനെ ജീവിപ്പിച്ചത്. വചനം സംസാരിക്കുകയും അപ്രകാരം ഉണ്ടാക്കപ്പെടുകയും ചെയ്തു. ഹാലലൂയ. 14 ദിവസവും രാത്രിയുമായിട്ട് നക്ഷത്രങ്ങളെയോ ചന്ദ്രനെയോ സൂര്യനെയോ യാതൊന്നും കാണാതെ ഞാൻ സമുദ്രത്തിലായിരിക്കുന്നു. ഞാൻ അവരുടെ അടുക്കൽ ചെന്നിട്ട് പറയും, ധൈര്യപ്പെട്ടിരിക്കുക, എങ്ങനെയായാലും ദൈവം നമ്മെ സൂക്ഷിച്ചുകൊള്ളുമെന്ന് ഊഹിച്ച് പറയുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഓ, ദൈവം അപ്രകാരം പ്രവർത്തിക്കുകയില്ല, ദൈവം അത് ചെയ്യുകയില്ല. നിങ്ങളുടെ വിശ്വാസം കൊള്ളാം സഹോദര, നിങ്ങളുടെ വിശ്വാസം അത്ഭുതകരമാകുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് പ്രേരണയിലാകേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇതാ വഴിയിൽ ചുവന്ന പ്രകാശമായിരിക്കുന്നു. ഞാൻ വണ്ടി ഓടിക്കുകയും എന്റെ കാൽ കൊണ്ട് വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്ത മണിക്കൂറിൽ 120 മൈൽ വേഗതയിൽ എനിക്ക് ചുവന്ന ലൈറ്റിൽ കൂടി തന്നെ വണ്ടി ഓടിച്ചു പോകാൻ കഴിയും. അത് സത്യമാണ്. എന്റെ കാലിൽ ആ ശക്തി എനിക്ക് അനുഭവിച്ചു കഴിയാൻ കഴിയും. എന്നാൽ പോകുക എന്ന അടയാളം വരുന്നതുവരെ നിങ്ങൾ അവിടെ കാത്തിരിക്കുന്നതാണ് നല്ലത്. ഹാലലൂയ. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പോകുക എന്നുള്ള അടയാളം വരുമ്പോൾ പിന്നെ അത് ശരിയാണ്. അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പ്രേരണ കിട്ടിക്കഴിയുമ്പോൾ ദൈവം അത് പിൻകാലത്ത് ചെയ്തതുപോലെ തന്നെ വെളിപ്പെടുത്തി കാണിക്കുന്നു. എന്നാൽ അവനത് ചെയ്യുന്നത് വരെ നമുക്കൊരു കൂട്ടം യൂദാസുമാർ അതിന്റെ വേഷം കെട്ടി അവരോടൊപ്പം നടന്നുകൊണ്ട് പറയും, കൊള്ളാം, ഞാനും അവരെ പോലെ തന്നെയാണ്, ഞാനും ക്രിസ്ത്യാനിയാകുന്നു. ഓ, നിങ്ങൾ ഇത് ഓർക്കുന്നില്ലേ? സ്കേവായുടെ പുത്രന്മാർ ചെന്നിട്ട് പറഞ്ഞു, പൗലോസ് പ്രസംഗിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോടാണയിട്ട് പറയുന്നു, ഇറങ്ങി വരിക. ദുരാത്മാവ് അവനോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നീ ആരാകുന്നു എന്ന് ചോദിച്ചു. തെറ്റും ശരിയും വെളിപ്പെടുന്ന നാഴിക ഇത് അടുത്തു വന്നിരിക്കുന്നു. അതിന്ന് ക്രിസ്ത്യാനികളിൽ കാണുന്നു, അതിന്ന് സഭകളിൽ കാണുന്നു, അത് ജനങ്ങളിൽ കാണിക്കുന്നു. ഞാൻ നിങ്ങളെ ദീർഘനേരമായി ഇരുത്തിയിരിക്കുന്നു, ഇത് നിങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് പറയും ധൈര്യപ്പെട്ടുകൊള്ളുക എന്ന് പൗലോസ് ഒരിക്കലും പറഞ്ഞില്ല. ഇല്ല, അവൻ എന്താണ് ചെയ്തത്? അവനൊരു ദൂതനെ കേട്ടു, അത് അവനോട് സംസാരിച്ചിരുന്ന ദൂതനായിരുന്നുവെന്ന് അവൻ അറിഞ്ഞു. അവൻ തിരിച്ചറിയുകയും പിന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. അവൻ അവരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാൻ സേവിച്ചു വരുന്ന ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ ഒരു ദർശനത്തിൽ കൂടെ വന്ന് ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല, അതുകൊണ്ട് ധൈര്യപ്പെടുവീൻ, ഇപ്പോൾ നിങ്ങൾ പോയി ആഹാരം കഴിക്കുക, എല്ലാം ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞു. ആമേൻ. ദൈവം അത് ശരിയാക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രേരണ ചെയ്യപ്പെട്ടിരിക്കും. എന്റെ പക്കൽ ശ്രദ്ധേയമായ ഒരു കാര്യം കുറിച്ച് കൊണ്ടുവന്നിട്ടുള്ളതുണ്ട്. അതെ, അതിവിടെ ആയിരിക്കുന്നു. നാം എല്ലാ കാര്യങ്ങളുടെയും അവസാനത്തെത്തിയിരിക്കുന്നു. ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം അത് കൊണ്ടുവരട്ടെ. ദൈവം എന്തോ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ശ്രദ്ധിക്കുക, എല്ലാം അവസാനത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആരോ അന്ത്യസമയം എത്ര അടുത്തായിരിക്കുന്നു എന്ന് ചോദിച്ചു. അത് സഹോദരൻ ഫ്രെഡ് സോത്മാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരൻ ഡിമസ് ഷക്കേരിയൻ ആ ദർശനത്തെ 5 ദിവസം കഴിഞ്ഞ് അത്രയും സമ്പൂർണമായ രീതിയിൽ വെളിപ്പെട്ട് കണ്ടിട്ട് അദ്ദേഹം അത്രമാത്രം ആശ്ചര്യപ്പെട്ടു പോയി. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് യോസഫ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. നന്നായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവൻ ദർശനങ്ങളെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഉണ്ട്. അവൻ സഹോദരൻ വുഡ്സിന്റെ മകനായ ഡേവിഡിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. അവൻ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീഴുന്നതിന് 3-4 ദിവസം മുമ്പേ അത് പറയുകയും അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഈ കാര്യങ്ങൾ കുടുംബപരമായതാണ്. അത് നീതിയായാലും ദുഷ്ടതയായാലും അതിൽ ഏത് തന്നെയായാലും അത് കുടുംബപരമായതാകുന്നു. അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരൻ ഫ്രെഡ് എന്നോട് ചോദിച്ചു, സഹോദരൻ ബ്രണഹാം, ഇതെവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, നോക്കൂ ഫ്രെഡ്, നമുക്കത് പ്രകൃതിയിൽ നിന്നെടുക്കാം. ദൈവം തന്റെ പ്രകൃതിയിൽ പ്രവർത്തിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. സൂര്യൻ കിഴക്കുതിക്കുന്നു. അത് നമുക്കുള്ളതായ ഏറ്റവും പഴയ പരിഷ്കാരമായി ചൈനയാകുന്നു. നമുക്ക് എല്ലാവർക്കും അതറിയാം, ഏറ്റവും പഴയ പരിഷ്കാരമായി നമുക്കുള്ളത് ചൈനയാകുന്നു. ശരി, അങ്ങനെ പരിഷ്കാരം പടിഞ്ഞാറോട്ട് നീങ്ങാൻ തുടങ്ങി. നിങ്ങൾ പശ്ചിമദിക്ക് മറികടന്ന് നേരെ പോയാൽ എവിടെ എത്തിച്ചേരും? ചൈനയിലേക്ക് തന്നെ പോകും. കൃത്യമായും ശരിയാണ്. നാം അവസാനത്തായിരിക്കുന്നു. തിരുവെഴുത്തിൽ പ്രവാചകൻ പറയുന്നു, പകലുമല്ല രാത്രിയുമല്ലാത്ത ഒരു ദിവസം വരും, അത് സൂര്യൻ കടന്നു പോകുമ്പോഴാകുന്നു. എന്നാൽ സന്ധ്യാസമയത്തോ അത് ഇവിടെ വന്ന് അവസാനിക്കുന്നതിന് മുമ്പ് വീണ്ടും അതേ വെളിച്ചമുണ്ടാകും. യേശു പറഞ്ഞു, മുൻമഴയും പിൻമഴയും പെയ്ച്ചു തരും. പിൻമഴ മുൻമഴയെയും പിൻമഴയെയും രണ്ടിനെയും അതേ കാലത്ത് തന്നെ ഉണ്ടാക്കും. നാം അവസാന നാളിലായിരിക്കുന്നു. ഇവിടേക്ക് ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. രാജ്യതന്ത്രം അവസാനത്തെത്തിയിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഈ ദേശം അഴിമതിയുടെയും അന്യായത്തിന്റെയും ലോകത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലാകുന്നു. കുരിയർ ജേർണൽ എന്ന പത്രത്തിൽ ഇന്നലെ രാത്രിയിൽ ലൂയിസ് വില്ലയിൽ വെച്ച് ഓരോ രാജ്യത്തു നിന്നുമുള്ള ഏറ്റവും സുന്ദരികളായ സ്ത്രീകൾ വന്നിട്ട് ലോക സുന്ദരിയെ തെരഞ്ഞെടുക്കുന്നതിനായി അവിടെ നിന്നിരുന്നതിനെ കുറിച്ച് എത്ര പേർ വായിച്ചിരുന്നു. റഷ്യ ഒഴിച്ച് എല്ലാ ദേശത്തു നിന്നും അവർ വന്നിരുന്നു. അവർ ക്രുഷ്യേവിനോട് ആളയച്ചിട്ട് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, റഷ്യ അവരുടെ പെണ്ണുങ്ങളെ വസ്ത്രമരിച്ചിട്ട് പുരുഷന്റെ മുൻപിൽ നടത്താനിടയാക്കില്ല എന്ന് പറഞ്ഞു. ഒരു പുറജാതിയും അഭക്തിയോടും കൂടിയ ഒരു ദേശം ക്രിസ്ത്യാനികളെന്ന് നമ്മെ തന്നെ വിളിക്കുന്നവർക്ക് നിന്ദയെ കൊണ്ടുവരുന്നു. ഇപ്രകാരം നടക്കുന്നതിനായി റഷ്യ അവരുടെ സ്ത്രീകളെ വസ്ത്രമഴിക്കാറില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ റഷ്യയിൽ നിക്കറോ അതുപോലെയുള്ള കാര്യമോ ഒരിക്കലും കാണുകയില്ല. അത് അഭക്തിയാണ്. എന്നിട്ട് നാം നമ്മെ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നു. മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആർക്കാണ് പരിജ്ഞാനം ഉപദേശിക്കാൻ പോകുന്നത്? മുലകുടി വിട്ടവരെയോ എന്ന് തിരുവെടുത്ത് പറയുന്നതിൽ അത്ഭുതമില്ല. എന്നാൽ ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു വിശ്രാമം. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. നമുക്ക് നമ്മുടേതായ ധാരണ ഉണ്ടായിരിക്കുന്നു. ദിവസം മുഴുവനും ഇതിൽ തന്നെ നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഓ എത്ര നന്നായിരുന്നു. രാജ്യതന്ത്രം അഴിമതിയാകുന്നു. ജനാധിപത്യവും ജനാധിപത്യ ഭരണവും എല്ലാം അധപതിച്ചിരിക്കുന്നു. എന്താകുന്നു ഇത്? ഇതൊരു കൂട്ടം ഒട്ടിച്ചേർക്കലാകുന്നു. പുതുതായി ജനിക്കാതെ അതിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയും പിശാചിൽ നിന്നുള്ളവരാണ്. ലോകത്തിലുള്ള സകല രാജ്യങ്ങളും എന്റേതാകുന്നുവെന്ന് പിശാച് അവകാശപ്പെട്ട് പറഞ്ഞു. യേശു ഒരിക്കലും അവനോട് വാദിച്ചില്ല. സാത്താനാൽ ലോകം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ ക്രിസ്ത്യാനി അല്ലെങ്കിൽ അവൻ പിശാചിന്റേതും പിശാചിനായി പ്രവർത്തിക്കുന്നതിനുമാകുന്നു. യേശു ക്രിസ്തു വരുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം അവന്റെ മുമ്പിൽ വീഴുകയും പിന്നെ 1000 ആണ്ട് വാഴ്ചക്കാലമാകുകയും ചെയ്യും. ഇന്നത്തെ കാര്യം തന്നെ നോക്കുക, അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യാനികൾക്കായി ഞാൻ കുറച്ച് കാശ് ചെലവഴിച്ചതിനായി എന്നോട് ബഹളമുണ്ടാക്കിയും ഒരു മതപരമായ നീക്കത്തെ പ്രവർത്തിപ്പിക്കുന്നതിനായി എനിക്ക് 20 വർഷത്തെ സംസ്ഥാന തടവ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ദേശത്തെ നശിപ്പിക്കുന്നതിനായി വിസ്കിയും ബിയറിനും സിഗരറ്റിനും 10,000-10,000 കോടി ഡോളറുകളോളം എഴുതി തള്ളുന്നു. ഞാനോ യേശു ക്രിസ്തുവിന്റെ വാതിൽ തുറന്നുകൊണ്ട് നീതിയെ പ്രസംഗിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെന്നെ കുറ്റക്കാരെ ഉദ്ധരിക്കുന്നതിനായുള്ള കാരാഗ്രഹത്തിലേക്ക് അയക്കുന്നു. എന്നിട്ട് ദുഷ്ടതയേറിയ കാര്യങ്ങളെയും അതപ്പതിച്ചതും മെടുക്കുള്ളതും വിവേകമുള്ളതുമായ കാര്യങ്ങളെ എടുത്ത് ലോകത്തെ നശിപ്പിക്കുന്ന ടെലിവിഷനിലെ പരിപാടികളെ എഴുതി തള്ളുകയും സ്ത്രീകളെ പട്ടികളുടെ അടുക്കലേക്ക് അയക്കുകയും ചെയ്യുന്നു. അത് ദേശത്തുണ്ടായിരിക്കുന്നതിലും വെച്ച് ഏറ്റവും വലിയ ശാപവും അത് അവർ അതുമായി ഇടപെട്ടിരിക്കുകയും ചെയ്യുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ എനിക്ക് തരുന്ന കുറച്ച് ഡോളറുകളെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി എടുക്കുന്നു. അതിനവർ എന്നെ കുറ്റക്കാരെ ഉദ്ധരിക്കുന്ന കാരാഗ്രഹത്തിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നു. ഞാൻ ധനവാനല്ല, എനിക്കത് എഴുതി തള്ളാൻ കഴിയുകയില്ല. എന്നിരിക്കലും അവർ എന്നെ തടവുകാരെ ഉദ്ധരിക്കുന്നതിനായുള്ള കാരാഗ്രഹത്തിലേക്ക് അയച്ചിട്ട് ഒരു വിചാരണ വരുന്നതുവരെ 2 വർഷത്തോളം എന്നെ പിടിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. ഓ, എത്രമാത്രം അതപ്പതിച്ചതും വൃത്തികെട്ടതുമായ കാര്യമാകുന്നു. ദൈവമേ കരുണ തോന്നണമേ. ഞാനൊരു കാര്യത്തെ പറയും, ഒരുപക്ഷെ ഒരാറ്റം ബോംബ് വരുന്നതിന് മുമ്പ് ദൈവത്തിന് ചെയ്യേണ്ടതായ രീതി അപ്രകാരമായിരുന്നേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യേണ്ടതായിരിക്കുന്നു. ഈ തിരുവെഴുത്തിനു വേണ്ടി അവന്റെ അഭിഷിക്തനെ ഒരു വട്ടം നിങ്ങൾക്ക് തുടണ്ടിയിരിക്കുന്നു. എന്റെ അഭിഷിക്തനെ തുടരുത്, അത് ശരിയാണ്. ദാനിയേലിന്റെയോ മറ്റാരുടെയോ നാളുകളിൽ സംഭവിച്ചതുപോലെ തന്നെ അതിന് ന്യായവിധിയെ കൊണ്ടുവരേണ്ടിയിട്ടുണ്ട്. അതില്ലെങ്കിൽ അത് വരട്ടെ. ഞാൻ നിന്റെ ദാസനാകുന്നു കർത്താവേ. അത് ശരിയാണ്. ഹോ അതെ, രാജ്യതന്ത്രം അതപ്പതിച്ചിരിക്കുന്നു, ദേശം അഴിമതിയിലായിരിക്കുന്നു. എന്താണെന്ന് നോക്കിക്കാണുക, അവർ പട്ടാളക്കാരെ നിക്കറിലാക്കുവാൻ പോവുകയാണ്. ഹോ ദൈവമേ, രാജ്യതന്ത്രവും യുദ്ധവുമാകുന്നു. രാജ്യതന്ത്രം അവസാനിച്ചിരിക്കുന്നു. ഏകാധിപതികൾ തെറ്റാകുന്നു, രാജ്യതന്ത്രം തെറ്റാകുന്നു. ദൈവം അവർക്ക് കൊടുത്ത ഭക്തിയേറിയ രാജാവായ ദാവീദിനോടൊപ്പം അവർ എന്തുകൊണ്ട് നിന്നില്ല? ഇംഗ്ലണ്ടിലെ ഒരു മഹാൻ പ്രഭു ഈ ജനാധിപത്യം ഉണ്ടായപ്പോൾ പറഞ്ഞു, അതിപ്പോൾ നന്നായിരിക്കുന്നു, എന്നാൽ ഒരു സമയം വരുമ്പോൾ അത് യാതൊന്നുമായിരിക്കില്ല, ഇത് നങ്കൂരമില്ലാതെയുള്ള കപ്പൽ യാത്രയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. രാഷ്ട്രീയക്കാർ സോപ്പ് പെട്ടിയുടെ മേൽ നിന്നുകൊണ്ട് ഓരോ മൂലയ്ക്ക് നിന്ന് പ്രസംഗിക്കുകയും എല്ലാ രീതിയിലുമുള്ള സർക്കാരിനെ അധപ്പതിപ്പിക്കുന്ന വക്രതയേറിയ കാര്യങ്ങളെ ചെയ്യുന്നു. ആ മനുഷ്യൻ പറഞ്ഞത് ശരിയായിരുന്നു, അത് തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ മനുഷ്യൻ തന്നെ മദ്യപിച്ചുകൊണ്ട് അവന് തോന്നിയതെല്ലാം തകർത്തുകൊണ്ട് ഇതുവഴി പോകാൻ കഴിയും. അവൻ എല്ലാവരെയും പരിചയമുള്ളതാകിയാൽ യാതൊന്നും പറയപ്പെടുന്നില്ല. എന്നാൽ ഒരു പാവം പിടിച്ച മനുഷ്യനോ മറ്റാരെങ്കിലുമോ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കട്ടെ, അവരെ തടവറയിൽ അടച്ചുകളയും. അഴിമതിയും അധപ്പതനവും അശ്ലീലതയും അവരിൽ 40% സ്വയം ഭോഗികളാകുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കുക. സോദോമും ഗൊമറയും വീണ്ടുമായിരിക്കുന്നു. അവിടെയാണ് മതഭക്തിയുള്ളവരെന്ന് സങ്കല്പിക്കപ്പെടുന്ന ഈ കൂട്ടരായിരിക്കുന്നത്. അടുത്ത രാഷ്ട്രപതി വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ അതിശയപ്പെടുന്നു. ഡ്വൈറ്റ് ഐസൻഹർ എന്നൊരു ദൈവഭയമുള്ള മനുഷ്യനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അടുത്തത് എന്താണെന്ന് കടന്നു വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരുപക്ഷെ അടുത്ത വട്ടം തീർച്ചയായും നമുക്കൊരു എലിയായിരിക്കും കിട്ടാനിടയാക്കുന്നത്. എന്നാൽ യോസഫിനെ അറിയാത്ത ഒരു ഫറവൻ വരുന്നുണ്ട്, അതോർത്തുകൊള്ളുക. ഞാൻ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ അതിൽ കടക്കുന്നതാണ്. രാജ്യതന്ത്രം അഴിമതിയായിരിക്കുന്നു, നമുക്കതറിയാം. യുദ്ധം അതിന്റെ അവസാനത്തെത്തിയിരിക്കുന്നു. ഓ, അവർ തമ്മിൽ ഒരിക്കൽ കല്ലെറിഞ്ഞിരുന്നു, കല്ലുകൊണ്ടുള്ള കോടാലി കൊണ്ട് തമ്മിൽ തലയിൽ അടിച്ചിരുന്നു. അത് കഴിഞ്ഞ് അമ്പും വില്ലും എറിഞ്ഞിരുന്നു. അതിനുശേഷം തോക്കുകൾ ഉപയോഗിച്ചിരുന്നു. അത് കഴിഞ്ഞ് യന്ത്രത്തോക്കുകളാകുകയും പിന്നെ ജർമ്മനിയുടെ 88 അങ്ങനെ വലിയ വലിയ തോക്കുകളുമായിരിക്കുന്നു. അത് കഴിഞ്ഞവർ കൈബോംബുകളും വിഷവാതകങ്ങളും എറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഹൈഡ്രജൻ ബോംബാകുന്നു. യുദ്ധം അവസാനത്തെത്തിയിരിക്കുന്നു. എല്ലാ രാജ്യക്കാരുടെ കയ്യിലും അതുണ്ടായിരിക്കുന്നു. അതുകൊണ്ടിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ചെറിയ ദേശത്തിന് പോലും ഒരു കാഞ്ചി വലിക്കുക മാത്രമേ എല്ലാമായിട്ട് അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതെല്ലാം നശിപ്പിച്ചു കളയും. യുദ്ധം അവസാനത്തെത്തിയിരിക്കുന്നു. അതെ ശ്രീമാൻ, യുദ്ധം അവസാനത്തെത്തിയിരിക്കുന്നു. രാജ്യതന്ത്രം അവസാനത്തെത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസം അവസാനത്തെത്തിയിരിക്കുന്നു. യുവസഹജമായ കുറ്റങ്ങളുടെ അവസാനം എത്തിയിരിക്കുന്നു. കുട്ടികൾക്കായി യാതൊരു ആശയമില്ല, അവർക്ക് ബുദ്ധി സ്ഥിരതയില്ലാതെയായിരിക്കുന്നു. നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് കഴിയുകയില്ല. ഇവിടെയുള്ള സ്കൂളുകളിലേക്ക് പോയി ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം പ്രാപിക്കാൻ കഴിയുന്നില്ല. അവൻ പോകുന്നതിന് മുമ്പായിരുന്നതിലും 2 മടങ്ങ് കൂടി കൂടുതൽ നരകമായിട്ട് അവൻ കടന്നു വരുമ്പോഴാകുന്നു. അതിനെക്കുറിച്ച് അധ്യാപകൻ എന്തെങ്കിലും ഒന്ന് പറയട്ടെ, അവനെ പിന്നെ കൊന്നുകളയും. അവരൊരു ചെറിയ കൊക്കലുണ്ടാക്കിയിട്ട് പുറത്തു പോകുകയും ആ അധ്യാപകനെ വെടിവെക്കുകയോ കെട്ടിത്തൂക്കിയോ ചെയ്തു കളയും. നമുക്ക് 2000 അധ്യാപകർ അങ്ങനെ നഷ്ടമായിരിക്കുന്നു. ഓ, ഒരു നിമിഷം നിൽക്കുക. അത് 20,000 അധ്യാപകർ കഴിഞ്ഞ വർഷമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, ഞാനും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കത് അവിടെ എല്ലായ്പ്പോഴും എഴുതിയതായിട്ടുണ്ട്. കുട്ടികൾക്ക് കോളേജ് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്കത് ആവശ്യമാണ്. എന്നാൽ സാത്താൻ അവരെ എടുത്തിരിക്കുന്നു. അതെ, സാത്താൻ അവരെ കിട്ടിയിരിക്കുന്നു. അത് സാധാരണയായിട്ട് പുറത്തു പോവുക മാത്രമല്ല, എന്നിട്ട് വാതിലെടുത്ത് ഹാലോവീൻ രാത്രിയിൽ ഒരു മരത്തിൽ തൂക്കിയിടുകയോ കൊച്ചുകുട്ടികൾ ചെയ്യുന്ന എന്തെങ്കിലും പിച്ചയായ കാര്യമോ അല്ലെങ്കിൽ കൃഷിക്കാരന്റെ ഒറ്റക്കുതിര വണ്ടിയെടുത്ത് വഴിയിൽ കൊണ്ടിടുകയോ അതുപോലെയുള്ള എന്തെങ്കിലുമോ അല്ല. എന്നാൽ അവർക്ക് ബുദ്ധി സ്ഥിരതയില്ലാതെയായിരിക്കുന്നു. അവർ ഭ്രാന്ത് പിടിച്ച കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളെ വെടിവെക്കുകയോ കൊല്ലുകയോ കൊലപാതകം ചെയ്യുകയോ വിഷം തരികയോ അതുപോലെ എന്ത് തന്നെയുമാകുന്നു. അതാണ് അടുത്തു വരുന്ന തലമുറ. മക്കളെ പ്രസവിക്കലും സ്ത്രീത്വവും മാതൃത്വവും അവസാനത്തെത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? സന്താന നിയന്ത്രണം എല്ലായിടത്തും പ്രാവർത്തികമാക്കിയിരിക്കുകയും കൊച്ചു പട്ടികൾ ആ സ്ഥാനത്തെ എടുത്തിരിക്കുകയും ചെയ്യുന്നു. സദാചാരം അതിനിനിയും ഒരു സദാചാരം തന്നെയുമില്ല. സ്ത്രീകൾ ദുഷ്ടതയേറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. കൂടാതെ ടെലിവിഷനിൽ കൂടി എല്ലാ രീതിയിലുമുള്ള വേഷം കെട്ടലും ഹോളിവുഡിലെ ആളുകളുടെ പകർത്തലും പരിഷ്കാരത്തിന്റെ കാര്യങ്ങളെല്ലാം ആകുന്നു. എല്ലാം അവസാനത്തെത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസം അവസാനത്തെത്തിയിരിക്കുന്നു. രാജ്യതന്ത്രം അവസാനത്തായിരിക്കുന്നു. യുദ്ധം അവസാനത്തെത്തിയിരിക്കുന്നു. പരിഷ്കാരം അവസാനത്തെത്തിയിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അവസാനത്തെത്തിയിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്താണ് അടുത്തത്? നാം എല്ലാ കാര്യങ്ങളുടെയും അവസാനത്തെത്തിയിരിക്കുന്നു. സാധാരണപ്പെട്ട സഭയുടെ സഭാജീവിതവും അവസാനത്തെത്തിയിരിക്കുന്നു. ഇത് ചിലപ്പോൾ ഒരു സ്വല്പം തറഞ്ഞു പോയിന്നിരിക്കാം. എന്നാൽ ജഡിക സഭയായ യേശാവിന്റെ സഭ അവസാനത്തെത്തിയിരിക്കുന്നു. എന്താണ് അവൾ ചെയ്യുന്നത്? സഭകളുടെ സംയോജനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും അത് അവസാനം റോമുമായിട്ട് ചേർന്ന് കത്തോലിക്ക സിദ്ധാന്തത്തിനായി പോരാടുകയും അല്ലെങ്കിൽ കത്തോലിക്ക സിദ്ധാന്തം കമ്മ്യൂണിസ്റ്റുമായി പോരാടുകയും ചെയ്യും. പോപ്പ് ജോൺ എല്ലാ സഭകളെയും തിരികെ വന്ന് ഒരുമിക്കുന്നതിനായി വിളിക്കുന്നു. അവർ തിരികെ വരികയും ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ ഒത്തൊരുമിക്കുന്നത് ശരിക്കും യഹോവ പ്രകാരം അരുളി ചെയ്തതാകുന്നു. സഹോദരൻ ബ്രഹാം, നിങ്ങൾ ഒരു മിനിറ്റ് നിൽക്കുക, നിങ്ങൾ വരയ്ക്കപ്പുറമായിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം. ഞാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവവും തന്റെ വേദപുസ്തകവും വരയ്ക്കപ്പുറത്ത് എഴുതിയിരിക്കുന്നു. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് മിഖയ ആകേണ്ടതുണ്ട്. മോറിസ് സെറുലോ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, എതിർ ക്രിസ്തു എവിടെയാകുന്നു? എതിർ ക്രിസ്തു യഹൂദന്മാരാണെന്ന് ഞാൻ പറഞ്ഞു. മോറിസ്, നീയും ഒരു യഹൂദനല്ലേ? ഏറ്റവും വലിയ ദൈവവിരോധികൾ ആരാകുന്നുവെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിൽ യെരുസലേമിൽ നിന്നും ക്രിസ്തു വിരോധി വരുന്നത് എവിടെയാണെന്ന് എന്നെ കാണിക്കുക എന്ന് പറഞ്ഞു. എതിർ ക്രിസ്തു റോമിൽ നിന്നാണ് വരുന്നത്, പലസ്തീനിൽ നിന്നല്ല. അദ്ദേഹം പറഞ്ഞു, ശരി, എന്നാൽ അവർ ദൈവവിരോധികളാണ്. അതെ, നമുക്ക് കാണുന്നതിനായി ഒരു ദിവസം ഉണ്ടായിരിക്കുന്നതിനായി ദൈവം അവരുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് ദൈവം പറയുന്നില്ലേ? എന്നാൽ നമ്മുടെ ദിവസവും ഉടനെ തീർന്നിരിക്കും. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഞാൻ അതൊരിക്കലും വിചാരിച്ചിരുന്നില്ല. നോക്കൂ, നിങ്ങൾ അവിടെയാണ്. നോക്കൂ, നാം അവസാനത്തെത്തിയിരിക്കുന്നു. ജഡിക ലോകവും ജഡിക സഭയും അവസാനത്തെത്തിയിരിക്കുന്നു. സഭകളുടെ സംയുക്ത സംഘടനയിലേക്ക് അവർ എങ്ങനെയാണ് മുന്നേറുന്നതെന്ന് ശ്രദ്ധിക്കുക. യുണൈറ്റഡ് ബ്രദറൻ അതിലേക്ക് പോയിരിക്കുന്നു. പെന്തക്കോസ്തുകാർ അതിലേക്ക് പോയിരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം സ്വയം തന്നെ സംഘടനയായിരിക്കുന്നു. കനാന്യർ ഏശാവിന്റെ ആത്മാവുമായിട്ട് വളരെ ഈശ്വരഭക്തിയോടെ ലോകത്തോടുകൂടെ സംയോജിക്കപ്പെട്ടത് നോക്കുക. ആത്മീയ ഗ്രഹണതയോടെയല്ല, ജയം പ്രാപിക്കാൻ സാധിച്ചിരുന്നില്ല. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരോ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരോ അല്ല. ഹോ, എനിക്കത് വെളിപ്പെടുത്താൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്കത് എവിടെയെങ്കിലും തള്ളിവിടാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അവരത് കാണുന്നില്ല. അവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുകയോ ചെവിയുണ്ടെങ്കിലും കേൾക്കുകയോ ചെയ്യുന്നില്ല. ഹോ, നാം ആത്മാവിൽ അത്രയും ഉത്സാഹമില്ലാത്തത് എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക, എല്ലാം അവസാനത്തെത്തിയിരിക്കുന്നു. ആത്മീയ സഭയും അവസാനത്തായിരിക്കുന്നു. അവൾ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഹോ ദൈവമേ, അങ്ങ് ദൂരെ പിന്നിലായി അവൾ ലൂഥറിൽ കൂടെ ആത്മീയമായി തുടങ്ങിയത് നോക്കുക. അതിനുശേഷം വെസ്ലിയോടൊപ്പം ശുദ്ധീകരണത്തിലെത്തി. അതിനുശേഷം പെന്തിക്കോസ്റ്റ് പരിശുദ്ധാത്മാവായി വന്നു. അങ്ങനെ ഇപ്പോൾ അന്ത്യകാലത്ത് ക്രിസ്തുവിന്റെ ആത്മാവ് സഭയിൽ അത്രയുമായിട്ട് അവൻ ചെയ്ത അതേ കാര്യങ്ങളെ ചെയ്തുകൊണ്ട് നേരെ തിരികെ അതിന്റെ തലയിലെത്തിയിട്ട് സഭയും ക്രിസ്തുവും തമ്മിൽ ഒരുമിക്കുകയും അതോടൊപ്പം കർത്താവായ യേശുവിന്റെ വരവും മരിച്ചവരുടെ പുനരുദ്ധാനത്തിനും തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. നാം അന്ത്യകാലത്തായിരിക്കുന്നു. യേശു അപ്രകാരം പറഞ്ഞു. സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലേക്കും ആയിരിക്കും. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ജഡിക സഭയെ നോക്കുക, അവർ അകന്നകന്ന് എവിടേക്കാണ് പോകുന്നത് നോക്കുക. ആത്മാവിൽ നിറഞ്ഞ സഭയെ നോക്കുക, അതിന്റെ ചെറിയ ചെറിയ സംബന്ധങ്ങളെയെല്ലാം കുറഞ്ഞു കളഞ്ഞുകൊണ്ട് ആത്മാവിൽ വരികയും അത് ന്യൂനതയിലാണെന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ആത്മാവിൽ നിറഞ്ഞ് മേലേക്ക് നീങ്ങിക്കൊണ്ട് അങ്ങനെ ഒരു സ്ഥാനത്തെത്തിയിട്ട് അവിടെ പരിശുദ്ധാത്മാവ് അതിൽ കൂടെ പ്രവർത്തിക്കുകയും അതിന്റെ വഴിയിൽ നീങ്ങുകയും അവളുടെ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയും അവളുടെ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവർ സംഘടനയായിട്ട് തിരികെ ലോകത്തിലേക്ക് പോകുകയും തുണ്ടമാക്കപ്പെട്ട് തിരികെ സംയുക്ത സമിതിയിലേക്ക് പോകുകയും കത്തോലിക്ക മതത്തിന്റെ കീഴിലായി ഒരു മഹാനായ രാഷ്ട്രീയ സഖ്യത്തിന്റെ തലവനിലേക്ക് നീങ്ങിക്കൊണ്ടുമിരിക്കുന്നു. അവിടെ മൃഗത്തിനൊരു പ്രതിമ ഉണ്ടാക്കപ്പെടുന്നു. ഒരു പ്രതിമ എന്നത് അതുപോലെയുള്ള എന്തോ ഒന്ന് തന്നെയാണ്. കത്തോലിക്ക മതവുമായിട്ട് ഒരു സംയുക്ത സഭാസമിതി ഉണ്ടാക്കപ്പെടുകയും അവ രണ്ടും കൂടി പ്രവർത്തിക്കുകയുമാകുന്നു. മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പൊരുതുവാൻ ആർക്ക് കഴിയും? തീർച്ചയായും കഴിയില്ല. മണിക്കൂറുകളോളം നമുക്കിതിൽ കൂടെ പോകാൻ കഴിയും. എന്നാൽ ഞാനിത് നിങ്ങളോട് പറയട്ടെ, അപ്പോഴേക്കും സമാപിക്കുന്നതിനുള്ള സമയമാകും. അത് ദീർഘമായതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എനിക്കത്രമാത്രം ക്ഷതമേറ്റതുപോലെ അനുഭവപ്പെട്ടിരുന്നു. ദൈവം പോലും ഈ കാര്യങ്ങളെ പറഞ്ഞിട്ട് പറഞ്ഞു, അവരോട് സംസാരിക്കുക, അത് സംസാരിച്ചിട്ട് പുറത്താക്കുക, ഇനിയും ശാന്തനായിരിക്കരുത്, അവർക്കിത് കാണിച്ചു കൊടുക്കുക. അവരിത് സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ രക്തം നിന്റെ കയ്യിലല്ല. ആ നാഴിക അടുത്തിരിക്കുന്നു, സമയവും അടുത്തിട്ട് ഇതെല്ലാം കൂടി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകം അതിന്റെ അവസാനത്തെത്തിയിരിക്കുന്നു, അതിനിയും നിൽക്കാൻ കഴിയില്ല. യുദ്ധവും അതിന്റെ അവസാനത്തെത്തിയിരിക്കുന്നു, നിങ്ങൾക്കിനിയും യുദ്ധത്തിന് കഴിയുകയില്ല. നിങ്ങൾക്ക് യുദ്ധമുണ്ടെങ്കിൽ അതുണ്ടാകുകയില്ല. ആദ്യത്തെ കഞ്ചി വലിക്കുമ്പോൾ തന്നെ അതായിരിക്കും. രാജ്യതന്ത്രം അഴുകി നശിച്ചിരിക്കുന്നു. സഭാലോകം എന്നത് മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയനും പെന്തക്കോസ്തുകാരുടെയും ആകുന്നു. അത് കുളിച്ചിട്ട് തിരികെ ചെളിയിലേക്ക് തിരിയുന്ന പന്നിയെയും സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായയും പോലെയാണ്. അവരിൽ ഓരോരുത്തരും അതുപോലെയാണ്. ദൈവം ആവൃത്തികളിൽ നിന്നും ഒരു സഭയെ തെരഞ്ഞെടുത്ത് വിളിക്കുകയും ചെയ്യുന്നു. അത് ശരിയാണ്. യേശാവുകാർ ഞങ്ങളാണ് സഭയെന്ന് പറയുന്നു, ഞാനതിൽ സംശയിക്കുന്നില്ല. യാക്കോബ് തന്നെ യേശാവിന്റെ പിതാവ് തന്നെയായിരുന്നു. അല്ല, ഇസഹാക്ക് യേശാവിന്റെ പിതാവെന്നും യാക്കോബ് അവന്റെ സഹോദരനെന്നും ഞാൻ അർത്ഥമാക്കുന്നു. എന്നാൽ ഒരുവന് ജ്യേഷ്ഠാവകാശത്തോട് പ്രായച്ചിത്തവും മറ്റവന് വിരോധവുമായിരുന്നു. ഒരുവനത് കേൾക്കുകയും തിരിച്ചറിയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. മറ്റവൻ, ഓ, ഞാൻ പള്ളിയിൽ പോകുന്നിടത്തോളം അല്ലെങ്കിൽ ശരിയായ കാര്യം ചെയ്യുന്നിടത്തോളം അതെന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? അവിടെയാണ് നിങ്ങൾ. ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസ്താവന കൂടി നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ സഭയ്ക്ക് ജീവിക്കുന്നതിനായി വളരെയധികമായിരിക്കുന്നു. ഒരു യഥാർത്ഥ സഭയ്ക്ക് ഇതൊരു വിജയോത്സവമായിരിക്കണം. കാരണം നിങ്ങൾ മരണത്തിൽ നിന്നും ജീവങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ അറിയുകയും കൂടാതെ നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതത്തെ നോക്കുമ്പോൾ ലോകകാര്യങ്ങളെല്ലാം കടന്നുപോയിട്ട് നിങ്ങളൊരു പുതിയ സൃഷ്ടിയായിരിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സഭയെ വിജയോത്സവത്തിലാക്കിയിരിക്കണം. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾ കടന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ജീവനത്തെ തെളിയിക്കുന്നു. അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ അറിയും. നിങ്ങളുടെ മുഴുവൻ വസ്തുനിഷ്ഠയും ക്രിസ്തുവാകുന്നു. ഏത് സമയത്തും നിങ്ങൾ അവനായി കാത്തിരിക്കുന്നു. നിങ്ങൾ ആത്മാവിൽ നടക്കുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുന്നു. യാതൊന്നും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവനിത് സ്വയം ചെയ്തിരിക്കുന്നു. ഓ, എന്തൊരു സമയമാണ്! റോമിലേക്ക് ഒരു കലാകാരനാകുന്നതിന് വേണ്ടി പഠിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയെക്കുറിച്ച് ഓർക്കാൻ ഇതിനെ ഇടയാക്കുന്നു. അവർ അവനെ ശ്രദ്ധിച്ചിരുന്നു. അമേരിക്കക്കാരായ ബാക്കിയുള്ള സകല ആൺകുട്ടികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നും അവൻ അത്രമാത്രം വ്യത്യസ്തപ്പെട്ടിരുന്നു. ഈ ചെറുപ്പക്കാരൻ ശ്രദ്ധേയമായവനായിരുന്നു. അവനൊരു മിടുക്കനായ വ്യക്തിയായിരുന്നു. അവർ അവനെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് വലിയ പാർട്ടികളും അവർക്ക് കഴിയാവുന്നിടത്തോളം അവർ മദ്യപിച്ചു കഴിഞ്ഞിരുന്നു. അപ്രകാരം അവർ റോമിൽ ചെയ്തിരുന്നു. ഞാൻ സ്വയം അവിടെയായിട്ട് അത് കണ്ടിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും തെരുവിലിറങ്ങിയിട്ട് അത് തുറന്നുകൊണ്ടിരിക്കും. ലൈംഗിക ബന്ധങ്ങൾ ഉദ്യാനങ്ങളിൽ പോലും തുറന്ന സ്ഥലങ്ങളിൽ ചെയ്തിരിക്കുകയും മറ്റുള്ളവർ അതിന് ശ്രദ്ധ കൊടുക്കുകയും ചെയ്തിരുന്നില്ല. ഇംഗ്ലണ്ടും ബാക്കിയുള്ളതെല്ലാം അതുപോലെയായിരിക്കുന്നു. അതിവിടെയുള്ളതിലും ഒട്ടും മോശപ്പെട്ടിരുന്നില്ല. ഇവിടെയും അതേ കാര്യം തന്നെ. പോലീസും മറ്റ് സംഗതികളുടെയും കാരണത്താൽ സ്വല്പം കൂടി മറഞ്ഞു ചെയ്യപ്പെടുന്നു എന്ന് മാത്രമാകുന്നു. എന്നാൽ ഇപ്പോൾ ഭയങ്കരമാകുന്നു. ഈ ചെറുപ്പക്കാരനെ വ്യക്തി അവനെ തന്നെ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കി സൂക്ഷിച്ചിരുന്നു. അവർ അവരുടെ പാർട്ടികൾക്ക് പോകുമ്പോൾ അവൻ അവരെ പോകാനായി വിട്ടേക്കും. എന്നാൽ അവൻ ഒരു കലാകാരനാകുന്നതിന് വേണ്ടി പഠിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെയുള്ള കാഴ്ച ബംഗ്ലാവിലെ അല്ലെങ്കിൽ ചിത്രകലാശാലയുടെ സംരക്ഷിപ്പുകാരൻ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു, അദ്ദേഹം പറഞ്ഞു, മകനെ, നമുക്കൊന്ന് നടന്നിട്ട് വരാം, ഞാൻ നിന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയെന്നവൻ പറയുകയും ചെയ്തു. അങ്ങനെ അവർ ഒരു മലയുടെ മുകളിലേക്ക് രണ്ടുപേരും അവരുടെ കൈകൾ പിന്നിലായി മടക്കിക്കൊണ്ട് മലമുകളിലേക്ക് നടന്നു കയറി. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനോട്, മകനെ, നീ ഒരു അമേരിക്കക്കാരനല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാനാകുന്നു എന്നവൻ പറഞ്ഞു. നീ ഇവിടെ നിന്റെ കലയുടെ വിദ്യാഭ്യാസത്തെ എടുക്കാനായി വന്നിരിക്കുന്നു. നീ നിന്റെ ജീവനെ ഒരു കലാകാരനായി രക്ഷയാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതെ, അതിനായി ഞാൻ ഉദ്ദേശിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതെ, ഞാൻ ഒരു ക്രിസ്ത്യാനിയാകുന്നു എന്നവൻ പറഞ്ഞു. എങ്കിൽ ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് മറ്റുള്ളവരോടും ചോദിച്ചിരിക്കുന്നു. അവരും ക്രിസ്ത്യാനികളാണെന്ന് അവർ പറഞ്ഞു. എന്നാൽ നിന്നെ മാത്രം അത്രമാത്രം വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ബാക്കിയുള്ള ആൺകുട്ടികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നും എന്താണ് നിന്നെ വ്യത്യസ്തമാക്കുന്നത്? നിങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു, എന്നിരിക്കലും അത്രമാത്രം വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ശ്രീമാൻ, അവിടെ സൂര്യൻ അസ്തമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതേ, ഞാൻ കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അവൻ പറഞ്ഞു, ഈ സമുദ്രത്തിനപ്പുറേ ന്യൂ ഇംഗ്ലണ്ടിലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു നഗരമുണ്ട്. ആ നഗരത്തിൽ ഒരു പ്രത്യേക വീടുണ്ട്. ആ വീട്ടിൽ ഞാൻ ആത്മാർത്ഥതയോടെ ജീവിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട്. അത് മാത്രമാണ് എല്ലാമായിട്ട് എന്റെ മനസ്സിലുള്ളത്. എന്റെ കലയുടെ വിദ്യാഭ്യാസം പ്രാപിച്ചിട്ട് തിരികെ എനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ ജീവിക്കുന്ന ആ പെൺകുട്ടിയുടെ അടുക്കൽ തിരികെ ചെന്നെത്തണം. ആ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നവൻ പറഞ്ഞു. ഓ സഹോദര സഹോദരി, അവർ നമ്മെ എന്താണ് വിളിക്കുന്നതെന്ന് നാം കാര്യമാക്കുന്നില്ല എന്നുള്ളതിൽ നിങ്ങൾ അത്ഭുതപ്പെടേക്കാനിടയുണ്ട്. അവരെന്താണ് പറയുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ ഫ്രെഡിനോടൊപ്പം പ്യൂർട്ടോറിക്കോയിൽ സാൻജുവാനിൽ കഴിഞ്ഞ ദിവസം നിന്നുകൊണ്ട് സമുദ്രത്തിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നും അരമൈൽ ദൂരത്തായുള്ള പവിഴവർണ്ണമുള്ള കടൽപ്പാറ നിരകളിൽ തിരയടിക്കുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാജഹംസം പൂത്തോട്ടത്തിൽ നടക്കുന്നത് പോലെയും മറ്റുമുണ്ട് എന്ന്. എന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഇത് സ്വർഗം പോലെയുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ സഹോദര, സമുദ്രം അവിടെ ശാന്തമായിരിക്കും. ആ സമുദ്രത്തിനും അപ്പുറേ അങ്ങ് ദൂരെയായി സ്വർഗം എന്ന് വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ആ സ്വർഗത്തിൽ യേശു എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയുമുണ്ട്. ഒരു ദിവസം അവൻ എന്റെ പാപങ്ങളെല്ലാം വഹിച്ചു കൊണ്ടുപോയി. ഞാൻ അവനോട് ആത്മാർത്ഥമായി ജീവിക്കാമെന്നും അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാമെന്നും അവനോട് ഞാൻ വാഗ്ദത്തം ചെയ്തിരുന്നു. ആ കാരണത്താലാണ് ഞാൻ അവന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ലജ്ജിക്കാത്തത്. അത് രക്ഷയ്ക്കായുള്ള ശക്തിയാകുന്നു. അതാണ് ഒരു ക്രിസ്ത്യാനിയെ വ്യത്യസ്തനായി ജീവിക്കാനിടയാക്കുന്നത്. അവൻ വ്യത്യസ്തനാകുന്നു കാരണം അവന് വ്യത്യസ്തമായി ജീവിക്കാൻ എന്തോ ഒരു കാര്യമുണ്ടായിരിക്കുന്നു. ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. എന്റെ വിഷണനായ സഹോദര, നിന്റെ പക്കൽ വ്യത്യസ്തമായി ജീവിക്കുന്നതിന് എന്തെങ്കിലുമുണ്ടോ? ലോകത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നതിനായി എന്തെങ്കിലുമുണ്ടോ? ലോകം മുഴുവൻ കിട്ടിയിരിക്കുന്നതിലും കൂടുതലായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനെ അർത്ഥമാക്കുന്ന എന്തെങ്കിലും കൂടുതലായി നിന്റെ പക്കലുണ്ടോ? നിന്റെ പക്കൽ അങ്ങനെ ഒന്നില്ലെങ്കിൽ നീ അതെന്തുകൊണ്ട് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല? വെറുതെ പള്ളിയിൽ പോയിട്ട് ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം പറയരുത്. അത് ചെയ്യരുത്. നീ ഒരു ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം എല്ലായ്പ്പോഴും നീ ശരിയല്ല, എന്നാൽ നീ ശരിയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് എല്ലായ്പ്പോഴും പറയുന്നുണ്ടെങ്കിൽ, നീ എല്ലായ്പ്പോഴും എന്തോ ആഗ്രഹിക്കുകയും അത് നീ ആകാതെയുമായിരിക്കുന്നുവെങ്കിൽ അത് ദൈവം നിന്നെ വിളിക്കുന്നതാണെന്ന് നീ അറിയുന്നില്ലേ? അതിൽ നിന്നും തിരിഞ്ഞു നീ പോയി കളയരുത്. ഒരു വട്ടം പ്രകാശനം ലഭിക്കുകയും അവസരം പ്രാപിക്കുകയും ചെയ്തിട്ട് അവസാനമായി പിന്മാറിപ്പോയാൽ പിന്നെ പാപത്തിനായി വേറൊരു ബലിയില്ല. യേശാവിനോടൊപ്പം പോകരുത്. അതെന്ത് തന്നെ വിലയെ കൊടുക്കേണ്ടി വന്നാലും അത് പരിഗണിക്കാതെ യാക്കോബിനോടൊപ്പം വരിക. അത് വീടിനെ വില വെച്ചെന്നിരിക്കാം, ജോലിയെ വില വെച്ചെന്നിരിക്കാം, നിങ്ങളുടെ ഭർത്താവിനെ വില വെച്ചെന്നിരിക്കാം, നിങ്ങളുടെ ഭാര്യയെ വില വെച്ചെന്നിരിക്കാം, നിങ്ങളുടെ മക്കളെ വില വെച്ചെന്നിരിക്കാം, അതെന്ത് തന്നെയും വില വെച്ചെന്നിരിക്കാം. എന്തൊക്കെയായാലും ജ്യേഷ്ഠാവകാശം പ്രാപിച്ചുകൊള്ളുക. അതാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ന് രാവിലെ സമയം നിങ്ങൾക്ക് ആ രീതിയിൽ അതിനെക്കുറിച്ച് തോന്നുകയാണെങ്കിൽ, കൂടാതെ ഈ ജ്യേഷ്ഠാവകാശം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് തരാൻ കഴിയുകയില്ല. ദൈവത്തിന് കഴിയും. അവനൊരുവനാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് സഹോദരൻ ബ്രണഹാം, ആ ജ്യേഷ്ഠാവകാശം എനിക്ക് ആവശ്യമായിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലായിടത്തും കൈകൾ ഉയർന്നിരിക്കുന്നു. ആ ജ്യേഷ്ഠാവകാശം എനിക്ക് ആവശ്യമായിരിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഏറ്റവും ശ്രേഷ്ഠനും വിശുദ്ധനുമായ ദൈവമേ, മനുഷ്യരുടെ മക്കളോടുള്ള നിന്റെ സകല നന്മയ്ക്കായും ദയക്കായും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അന്ത്യകാലത്തെത്തിയിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇനിയും അധികം മുമ്പോട്ട് യാതൊന്നും തന്നെയില്ല. ഞങ്ങൾ കടം വാങ്ങിയ സമയത്തായി കാത്തിരിക്കുന്നു. അത് നോഹയുടെ കാലത്തെ പോലെ പെട്ടകം തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദീർഘക്ഷമയാൽ 8 പ്രാണികൾ രക്ഷിക്കപ്പെട്ടു. മനുഷ്യപുത്രന്റെ വരമെങ്കിലും അതുപോലെയായിരിക്കുമെന്ന് നീ പറഞ്ഞു. ആരും നശിച്ചു പോകാതെ മാനസാന്തരത്തിലേക്ക് വരുന്നതിനായുള്ള ദൈവത്തിന്റെ ദീർഘക്ഷമയാകുന്നു. ഇന്ന് ഈ കെട്ടിടത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും ചെറുപ്പക്കാരും പ്രായമേറിയവരും അവരുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് എന്തോ എന്നെ വലിക്കുന്നു എന്ന് പറയുന്നു. ഓ ദൈവമേ, അവരൊരിക്കലും അത് നിരസിച്ചു കളയാനിടയാക്കരുതേ. ദൈവമേ, അവർ അവരുടെ വിദ്യാഭ്യാസത്തെയും അവർക്കുള്ള എല്ലാം തന്നെയും വിറ്റുകളയാനിടയാക്കണമേ. അതൊരു മനുഷ്യന് വിലയേറിയ മുത്തു കണ്ട മാതിരിയായിരുന്നു. അത് വിലയേറിയതും ഏറ്റവും ശ്രേഷ്ഠമായ മുത്തുമായിരുന്നു. ഈ വിലയേറിയതും ശ്രേഷ്ഠമായ മുത്തു വാങ്ങിക്കുന്നതിനു വേണ്ടി അവൻ തനിക്കുള്ളതൊക്കെയും വിറ്റുകളഞ്ഞു. ഇന്ന് രാവിലെ സമയം ലോകത്തിന്റേതായ അവർക്കുള്ളതെല്ലാം, അവരുടെ ലോകകീർത്തിയും മറ്റെല്ലാം ഇതിനുവേണ്ടി അവർ വിറ്റുകളയാനിടയാക്കണമേ. കർത്താവ്, ഇവിടെയിരിക്കുന്ന സ്ത്രീകളിൽ പലരും പലവട്ടം ഈ സുവിശേഷം പ്രസംഗിച്ചു കേട്ടിരിക്കുകയും എന്നാൽ ഇപ്പോഴും ലോകത്തെ പല പരിഷ്കാരവും ലോകത്തെ പല വസ്ത്രധാരണവും പാർട്ടികൾക്ക് പോവുകയും ലൗകികപരമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളുകയും ലോകത്തെ പോലെ അഭിനയിക്കുകയും ലോകകാര്യങ്ങളെ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു. ഹോ ദൈവമേ, ഇന്ന് രാവിലെ അവർ അതിനെക്കുറിച്ച് ലജ്ജിക്കാനിടയാക്കണമേ. അവരിൽ എന്തെങ്കിലും ഒരാശയുണ്ടെങ്കിൽ കർത്താവെ അതിന് തിരിക്കണമേ. ആ നാഴിക ഇതായിരിക്കട്ടെ. ഹോ ദൈവമായ കർത്താവെ, ഇവിടെയുള്ള ഈ പുരുഷന്മാരുടെ കരുണ തോന്നണമേ. അവരിൽ പലരും ഇപ്പോഴും ലോകകാര്യങ്ങളിൽ തന്നെ നടക്കുകയും ലോകകാര്യങ്ങളെ മോഹിക്കുകയും ആനന്ദിക്കുകയും പാപം ചെയ്യുകയും പുകവലിക്കുകയും മദ്യപിക്കുകയും ഒരു സാമൂഹിക മദ്യപാനവും സ്വല്പം ബിയറും അതുപോലെയുള്ള എന്തെങ്കിലും ഇപ്പോഴും ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ അവർ മോഹിക്കുകയും അശ്ലീല വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളുടെ പടങ്ങളെ മുറിയിൽ തൂക്കിയിട്ടിരിക്കുന്നു. കൂടാതെ തെരുവിൽ കാണുന്ന ഈ സ്ത്രീകളുടെ ശരീരം നോക്കിയിട്ട് അവരെ നോക്കുന്നതിനായി മിക്കവാറും ജനങ്ങളുടെ മേൽക്കൂടെ അവർ ഓടുകയും അവരെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. കൂടാതെ ആ സ്ത്രീയുടെ രൂപഘടന ഒരുപക്ഷെ 24 മണിക്കൂറിനുള്ളിൽ കല്ലറയിൽ കിടന്നഴുകുകയും മൂട്ടകളും കീടകളും അതിലെഴുകയും ആ രൂപപ്പെടുത്തി ഉണ്ടാക്കി അവളുടെ ശരീരത്തിലായിരിക്കുകയും ചെയ്യുന്നു. അവളുടെ പ്രാണനോ അങ്ങ് ദൂരെ പിശാചിന്റെ നരകത്തിൽ അവൾ ജീവിച്ച രീതിക്കനുസരിച്ചായിരിക്കുന്നു. എന്നിരിക്കലും അവൾ അവളുടെ ചായം തേച്ച ചുണ്ടുകൾ അമർത്തി പിടിച്ചുകൊണ്ട് അടക്കിച്ചിരിക്കുകയും നിങ്ങളെ നോക്കിച്ചിരിക്കുകയും ചെയ്യുന്നു. ഓ ദൈവമേ, ഈ ജനങ്ങളോട് കരുണ തോന്നണമേ. ഓ കർത്താവേ, അവർ നഷ്ടപ്പെടുവാനിടയാകരുതേ. ദയവായി അവരുടെ കരുണയും അവർക്ക് കരുണയക്കുകയും ചെയ്യണമേ. കർത്താവേ, അവരിൽ ഓരോരുത്തർക്കും കൊടുക്കണമേ. ഈ അനുഗ്രഹം കൊടുക്കാൻ കഴിയുന്ന നീ മാത്രമാകുന്നുവല്ലോ. നീ അവരെ നിത്യജീവന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയം അതെടുക്കാനിടയാകുകയും ഇന്ന് രാവിലെ സമയം എല്ലാ കാര്യങ്ങളെയും ഒരു വശത്തേക്കിട്ടിട്ട് അവരത് സ്വീകരിക്കുവാൻ ഇടയാക്കണമേ. പിതാവേ, ഇത് അനുവദിക്കണമേ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് യോഗത്തിലേക്ക് വന്നിട്ട് രോഗികളായും പീഡിതരായവർക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രസംഗിച്ച ഈ സന്ദേശം അവന്റെ വരവും മറ്റുള്ളതെല്ലാം അവസാനത്തെത്തിയിരിക്കുന്നു എന്ന് കാണുവാനും യേശു തന്നെ തന്റെ സഭയിലായിരിക്കുന്നു എന്ന് കാണുവാനും ഇടയാക്കണമേ. കർത്താവെ, അതിപ്പോൾ തന്നെ സംഭവിക്കാൻ ഇടയാക്കണമേ. ഈ ജനങ്ങളെ നിന്റെ കയ്യിലെടുക്കാൻ നിനക്ക് കഴിയുമല്ലോ. അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഇടയിൽ കടന്നു വരികയും ചെയ്യുന്നത് അവർ കാണുമ്പോൾ ഞാൻ പ്രസംഗിച്ച സന്ദേശം, അതായത് നാം അന്ത്യകാലത്തായിരിക്കുന്നുവെന്ന് അവരിൽ ഉറപ്പിക്കാനിടയാക്കണമേ. കൂടാതെ അവർ കേൾക്കാനും ഇടയാക്കണമേ. അവർ കേട്ടിരിക്കുകയും അവർ തിരിച്ചറിയുകയും ചെയ്യാനിടയാക്കണമേ. അതായത് യേശു തന്നെ അവൻ തന്റെ നാളുകളിൽ ചെയ്ത അതേ രീതിയിൽ തന്നെ ഈ അന്ത്യനാളുകളിൽ തന്റെ സഭയിൽ കൂടി ചെയ്യുന്നത് തിരിച്ചറിയാനിടയാക്കണമേ. അതിനുശേഷം അവരുടെ ജീവനെയും ദേഹിയെയും പ്രാണനെയും ആത്മാവിനെയും അവന് കൊടുക്കുന്നതിൽ കൂടെ പ്രവർത്തിക്കാനും ഇടയാക്കണമേ. കർത്താവെ, ഞാൻ അവരെ നിനക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ജനങ്ങൾ ഇരിക്കുന്ന ഈ കെട്ടിടത്തിലേക്ക് ഞാൻ ബില്ലിയെ ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷയുടെ കാർഡുകളുമായി അയച്ചിരുന്നു. നിങ്ങൾ രോഗികളും ആവശ്യക്കാരുമാണോ? കിണറ്റുകരയിലെ സ്ത്രീയോട് വെളിപ്പെടുത്തിയതുപോലെ തന്നെ അവൻ നിങ്ങളുടെ കുഴപ്പങ്ങളെ എനിക്ക് വെളിപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് എനിക്കറിയാൻ പാടില്ലാത്തതെന്ന് നിങ്ങൾക്കറിയാവുന്നത് വെളിപ്പെടുത്തുകയാണെങ്കിൽ, അത് ദൈവത്തെ വിശ്വസിക്കുന്നതിനുള്ള വിശ്വാസത്തിൽ നിങ്ങളിൽ ഉണ്ടാക്കുമോ? അത് ബാക്കിയുള്ള നിങ്ങളിൽ വിശ്വാസത്തെ ഉളവാക്കുമോ? ഇത് നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടലല്ലേ? ഓ, നിങ്ങൾ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒരു അപരിചിതനാണ്. അത് ശരിയല്ലേ? ശരി, ദൈവമായ കർത്താവ് നിന്റെ അപേക്ഷ നിറവേറ്റിത്തരട്ടെ. ഇപ്പോൾ ഇത് യഥാർത്ഥമാണോ അല്ലയോ? ഓ ദൈവമേ, നിങ്ങളുടെ ബുദ്ധിപരമായ മതത്തെ വിളിക്കുക. ബിലയാം എവിടെയാകുന്നു? അവൻ കർമ്മേൽ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ഏലിയാവ് ചോദിച്ചു, ബാൽ എവിടെയാകുന്നു? അവനെ ഉണർത്തുക. നിങ്ങൾ യേശുവിനെ ഉണർത്തേണ്ട ആവശ്യമില്ല. അവനെപ്പോഴും ഉണർന്നിരിക്കുന്നു, അവനെപ്പോഴും സന്നിഹിതനായിരിക്കുന്നു, എപ്പോഴും ജീവിക്കുന്നു, എപ്പോഴും കഴിവുള്ളവനാകുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ആമേൻ. ദൈവം ദൈവമായി തന്നെ ശേഷിക്കുന്നു. നിങ്ങളുടെ ഹൃദ്രോഗം നിങ്ങളെ വിട്ട് നിങ്ങൾ സുഖപ്പെടാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ എവിടെ നിന്നുമല്ല, നിങ്ങൾ തിരികെ ലെക്സിംഗ്ടണിൽ പോയി ദൈവം നിങ്ങൾക്ക് ചെയ്ത വലിയ കാര്യങ്ങളെ കുറിച്ച് പറയുക. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തതിൽ അത് ജനങ്ങളുടെ തലയ്ക്കുമേടെ കൂടി പോകുന്നു. എന്നാൽ ഒരു ജീവനുള്ള സഭ അത് പെട്ടെന്ന് പിടിച്ചെടുക്കും. കാരണം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ളത് അവർ അറിയുന്നതിനാലാണ്. പിന്നിലായിട്ട് ആരോ അവരുടെ കൈ ഉയർത്തിയിരുന്നു. അത് നിങ്ങളായിരുന്നോ മഹിളെ? നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് ദൈവത്തിനോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവിടെ അവസാനത്തായിട്ടിരിക്കുന്ന ആ സഹോദരൻ ഇത് പറഞ്ഞതായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ സഹോദര? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ആ ത്വക്ക് രോഗം നിങ്ങളെ വിട്ടുമാറി നിങ്ങൾ സുഖപ്പെടും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? രോഗശാന്തി പ്രാപിച്ചതായി നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. അതെ, ശരി, അദ്ദേഹം എനിക്കൊരു അപരിചിതനാണ്. പാറ്റ്, നിങ്ങൾക്കതറിയാമല്ലോ. ഒരു മഹിള പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ അവർ നോക്കിയിരുന്നു. അവർ ഒരു അപരിചിതയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഉയർന്ന രക്തസമ്മർദ്ദം നിങ്ങളെ വിടാൻ പോകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ശരിയാണ്. അതല്ലേ? അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ശരി, ദൈവത്തിൽ വിശ്വസിക്കുക. ഞാൻ എന്താണ് അർത്ഥമാക്കിയെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? എന്നെ അറിയാവുന്നവരായ നിങ്ങളിൽ ചിലർ എന്ത് പറയുന്നു? നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കൈ ഉയർത്തുക. നിങ്ങളിൽ അധികം പേരുമാകുന്നു. എനിക്കത് കഴിയില്ല, അത് വരേണ്ടിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ വിശ്വാസമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജോർജി ബ്രൂസ് അവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ജോർജി, നിങ്ങളെല്ലാം ഇപ്പോഴും എന്തെങ്കിലും മറ്റുള്ളവർക്കായി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ക്യാൻസർ രോഗത്തിൽ നിന്നും വിമുക്തനായിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ യാതൊരു ചോദ്യവുമില്ല. നിങ്ങൾ ഈ കൂടാരത്തിലേക്ക് വന്നിട്ട് ആ വാതിലിൽ കൂടി ഇറങ്ങിപ്പോയ ആ ദിവസം തന്നെ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നിട്ട് ഏതോ ചില പ്രവൃത്തികൾ ലോകത്തിൽ നിങ്ങളും ദൈവവും മറ്റൊരു വ്യക്തിയും മാത്രമല്ലാതെ ആർക്കും തന്നെ അറിയാത്ത കാര്യങ്ങളെ അവിടെ വെച്ച് പറഞ്ഞു. അത് ശരിയല്ലേ? അത് ശരിയാണ്. നീ എന്നെ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലേ ജോർജി? ജോർജി, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെന്നെ അറിയാവുന്നവരായ ബാക്കിയുള്ള ജനങ്ങളെ വിശ്വസിക്കാനിടയാക്കുമോ? ഞാൻ ജോർജി അറിയുന്നു, എന്നാൽ അവർ എന്തോ ചിന്തിക്കുകയാണ്. ഇവിടെ നിന്നും ദൂരെയായിരിക്കുന്ന രണ്ടുപേർക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവർ രണ്ടുപേരും കൊറിഡോണിൽ വസിക്കുന്നു. അത് ശരിയാണ്. അവരുടെ പക്കൽ ഇവിടെ ഒരു വ്യക്തിയുണ്ട്, അത് അവർ പ്രാർത്ഥിക്കുന്നതായ ഒരു മനുഷ്യനാണ്. അതിവിടെ ആശുപത്രിയിലാണ്. നിങ്ങൾ അവരുടെ രോഗശാന്തിക്കായി അധികം പ്രാർത്ഥിക്കുന്നില്ല, എന്നാൽ ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് യഹോവ ഇപ്രകാരം അരുളി ചെയ്തതാകുന്നു. അത് ശരിയാണ്. അത് ശരിയല്ലേ ജോർജി? അത് കൃത്യമായും ശരിയാണ്. വളരെ പിന്നിലായി ആരോ അവരുടെ കൈകൾ ഉയർത്തിയിരുന്നു. നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ നിങ്ങളുടെ കൈകൾ ഉയർത്തുമോ? നിങ്ങൾ എനിക്ക് അപരിചിതനാണോ? ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യൻ എന്നെ നോക്കുന്നു. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് ദൈവത്തിന്റെ ദാസനായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക. അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. കാരണം നിങ്ങൾ ക്യാൻസർ രോഗത്താൽ കഷ്ടപ്പെടുന്നു. അത് ശരിയാണ്. നിങ്ങൾ ഈ നഗരത്തിൽ നിന്നല്ല, നിങ്ങൾ ന്യൂ ആൽബനിയിൽ നിന്നുമാണ്. അത് ശരിയാണ്. നിങ്ങൾക്ക് ക്യാൻസർ ആകുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ നിങ്ങൾ സുഖപ്പെടും. നിങ്ങൾ ഇത് സ്വീകരിക്കുമോ? നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെള്ള നിറമുള്ള തൊപ്പിയോടുകൂടിയ ആ നിറക്കാരിയായ മഹിള കൈ ഉയർത്തിയതായി ഞാൻ വിചാരിക്കുന്നു. ഇതുവരെയും ഒരു നിറക്കാരിയായ വ്യക്തിയെ ഞാൻ എടുത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മഹിളെ? ശരി ശ്രീമാൻ, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഹൃദയരോഗവും വയറുരോഗവും അങ്ങനെ കുഴപ്പങ്ങളെല്ലാം ആകുന്നു. ആരോ നിങ്ങളെ ഇന്ന് രാവിലെ ഇവിടെ കൊണ്ടുവന്നു. അത് യഹോവ ഇപ്രകാരം അരുളി ചെയ്തതാകുന്നു. അത് ശരിയാണല്ലേ മഹിളെ? അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള തൂവാല വീശി കാണിക്കുക. അതിനാൽ ജനങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ഈ സ്ത്രീ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കൈ ഉയർത്തിയിരുന്നുവോ? ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനല്ലേ? കൂടാതെ നിങ്ങൾ എനിക്കും അപരിചിതനാകുന്നു. ദൈവം എന്നെ അറിയുന്നുവെന്ന്, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ അറിയുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്ന് അവൻ എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്? അത് നിങ്ങളുടെ പിതാവാണ്. അദ്ദേഹത്തിന് ഹൃദയരോഗമാണ്. അത് ശരിയാണ്. കൂടാതെ നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരിക്കുന്നു. ഇത് യഹോവ പ്രകാരം അരുളി ചെയ്തതാകുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ. കൈകൾ ഇപ്രകാരം ഉയർത്തിയിരിക്കുന്ന ആ മഹിള എന്ത് പറയുന്നു? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഴപ്പം നിങ്ങളുടെ കയ്യിലെ തടിപ്പാണ്, എന്നാൽ നിങ്ങൾ കൊച്ചുമകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് ശരിയാണ്. ആ കുട്ടി സാധാരണ നിലയിലല്ല. അത് സത്യമാണ്. അത് ശരിയല്ലേ മഹിളെ? അതിനുവേണ്ടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം നിൽക്കുക. ഓ, അവിടെയാണ് നിങ്ങൾ. നിങ്ങളുടെ മകനൊരു കാർ അപകടം ഉണ്ടായിട്ട് വികലാംഗനായിരിക്കുന്നു. ഞാൻ നിങ്ങളെ അറിയുന്നില്ല മഹിളെ, എന്നാൽ അത് സത്യമാകുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ഇപ്പോൾ ആരാണിവിടെ? ആരാണിത്? ഇത് ഞാനല്ല. എനിക്കെങ്ങനെ എങ്ങനെ ചെയ്യാൻ കഴിയും? ആത്മീയ കാര്യങ്ങളെ മരവിപ്പിച്ചു കളയരുത്. ഇത് ദൈവമാണ് ഇവിടെ ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? ശരി, എങ്കിലിപ്പോൾ സ്വീകരിച്ചു കൊള്ളുക. ഇപ്പോഴാണ് അത് സ്വീകരിക്കുന്നതിനുള്ള സമയം. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. രോഗികളായും ആവശ്യക്കാരെയുമുള്ള നിങ്ങളെ എനിക്ക് സുഖപ്പെടുത്താൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും സുഖപ്പെടുത്താൻ കഴിയില്ല. എനിക്ക് പരിശുദ്ധാത്മാവ് തരാൻ കഴിയില്ല. എന്നാൽ സുഖപ്പെടുത്താനും പരിശുദ്ധാത്മാവ് തരാനും കഴിയുന്നവരിവിടെയായിരിക്കുന്നു. അവൻ ഒരുവനാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങുക. ഞാൻ നിങ്ങൾക്കായും ഈ തുവാലകൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിപ്പോൾ വിശ്വസിച്ചു കൊള്ളുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എനിക്കറിയാവുന്നിടത്തോളം ഓരോ അപരിചിതരിൽ കൂടെ ഞാൻ പോവുകയും എന്നിൽ തന്നെ ഞാൻ ക്ഷീണവും തളർച്ചയും അനുഭവിച്ചിരിക്കുന്നിടത്തോളം തെരഞ്ഞെടുക്കപ്പെട്ടവർ കാണേണ്ടിയിരിക്കുന്ന സമയം ഇതാണെന്ന് എനിക്ക് അനുഭവപ്പെട്ട് ഞാൻ നയിക്കപ്പെട്ടിരുന്നു. കർത്താവേ, നിന്റെ ആത്മാവിനാൽ വിളിക്കാൻ അനുവദിക്കപ്പെട്ട് അങ്ങനെ വിളിച്ചവർക്ക് അവർക്കുണ്ടായിരുന്നുവെന്ന് അവർ വിചാരിച്ചതിലും കൂടുതൽ വിശ്വാസത്തെ അവർക്ക് കൊടുക്കണമേ. അവർ അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ അത് തുടങ്ങട്ടെ. ഒരുവട്ടം അവൻ കടന്നുപോയപ്പോൾ സ്ത്രീ അവന്റെ വസ്ത്രത്തെ തൊടുകയും അവൻ തിരിഞ്ഞിട്ട് എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുകയും ചെയ്തു. കൊള്ളാം, എല്ലാവരും നിന്നെ തൊടുന്നുവല്ലോ എന്ന് അവർ പറഞ്ഞു. എന്നാൽ എനിക്ക് ക്ഷീണമേറ്റതായി ഞാൻ അനുഭവപ്പെടുന്നു. അങ്ങനെ അവൻ ആ സ്ത്രീയോട് അവളുടെ രക്തസ്രാവത്തെ കുറിച്ച് പറയുകയും അവളുടെ വിശ്വാസം അവളെ സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ ഇപ്പോഴും നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് തൊടാൻ കഴിയുന്ന മഹാപുരോഹിതനാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവൻ അനന്യനാണെങ്കിൽ അതേ മഹാപുരോഹിതനും, അതേ രീതിയിൽ അവൻ പെരുമാറുകയും അതേ കാര്യം പ്രവർത്തിക്കുകയും ചെയ്യും. ആത്മാവിൽ നിറഞ്ഞ സഭ തലഭാഗത്തേക്ക് വരുന്നത് ജനങ്ങൾ കാണാനിടയാക്കണമേ. ക്രിസ്തു തന്റെ സഭയെ എടുത്തുകൊണ്ടുപോകാൻ തയ്യാറായിരിക്കുന്നു. അവന്റെ അവസാനത്തെ മാതായ അടയാളമായ സോദോമിന്റെ കാലത്തെ പോലെ തന്നെ എന്നത് അവൻ സംസാരിക്കുകയും സാറെ അറിയുകയും സാറ എന്ന പേരോട് കൂടിയ ഭാര്യ അവനുണ്ടെന്ന് അറിയുകയും കൂടാരത്തിനുള്ളിലിരുന്ന് അവൾ ചിരിച്ചതറിയുകയും ചെയ്തു. അതൊരടയാളമായിരിക്കും. നിങ്ങളത് കാണുമ്പോൾ ഓർക്കുക, ഇതെല്ലാം പൂർത്തിയാകാതെ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. അതിവിടെയാകുന്നു, നാം മധ്യസമയത്തായിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവനായ യേശു ക്രിസ്തു ഇവിടെ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഓരോ രോഗിയായ വ്യക്തിയും അറിയാനിടയാക്കണമേ. ഈ തുവാലകൾ വാഴ്ത്തപ്പെടാനിടയാക്കിയിട്ട് അത് പോകുന്ന രോഗിതരായ ഓരോ ശരീരങ്ങളും സുഖപ്പെടാനിടയാക്കണമേ. ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സാത്താനെ ദോഷം വിധിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവാൽ ഞാൻ അവനെ പുറത്താക്കുകയും സംശയത്തിന്റെ ഓരോ നീളിനെയും പുറത്താക്കുന്നു. നിത്യജീവന് വേണ്ടി മുൻനിർണയിക്കപ്പെട്ട ഓരോ വ്യക്തിയും ഈ നാഴികയിൽ അത് സ്വീകരിക്കാനിടയാക്കണമേ. എല്ലാ അന്ധവിശ്വാസങ്ങളും, ഓരോ ചെറിയ ദാഹവും, ഓരോ ചെറിയ ലോകപരമായ കാര്യങ്ങളും, ഓരോ ചെറിയ ഭാരവും, അത് വേദപുസ്തകം പറയുന്നത് പോലെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. സഭയെ നോക്കാനോ സഭാ സംഘടനയെ നോക്കാനോ എന്നാണ് പറയുന്നത്, അല്ല. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നോക്കുക. അത് സത്യമാണെന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് വചനത്തെ എടുക്കേണ്ട ആവശ്യമില്ല. എന്തിരിക്കലും ആ വചനങ്ങൾ ഇന്ന് രാവിലെ സമയം നമുക്ക് യഥാർത്ഥമായിരിക്കുന്നു. അതേ യേശു, മരിച്ചവനായ യേശു, ഇപ്പോൾ മരിച്ചവനല്ല, അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയും 2000 വർഷങ്ങൾക്ക് ശേഷം അവൻ തന്റെ സഭയെ ഒരു തലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. യൂദാസിന്റെ ആത്മാവ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ അവരെല്ലാവിധ ഇടർച്ചക്കല്ലുകളെയും എല്ലാത്തിനെയും ഈ നാഴികയിൽ ഒരു വശത്തേക്കാക്കിയിട്ട് അവനെ സ്വീകരിക്കാനിടയാക്കണമേ. അവർ സന്ദേശത്തിൽ കൂടി കേട്ടത് ഇപ്പോൾ തിരിച്ചറിയാനിടയാക്കണമേ. അവർ കേട്ട അതേ വാക്കുകളാണ് ഇപ്പോൾ വെളിപ്പെട്ടിട്ട് അവർ അത് തിരിച്ചറിയുകയും അത് ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അവരിപ്പോൾ അതിന്മേൽ പ്രവർത്തിക്കുകയും അത് സ്വീകരിക്കുകയും അവരുടെ സ്വന്തം കാലിൽ എഴുതേറ്റിട്ട് സാക്ഷ്യം കൊടുക്കാനും ഇടയാക്കണമേ. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പോകാൻ ഇടയാക്കണമേ. രോഗികൾ സുഖപ്പെടാനിടയാക്കണമേ. പീഡിതർ സുഖപ്പെടാനിടയാക്കണമേ. സർവ്വശക്തനായ ദൈവമേ, ഓരോ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ശരിയാക്കി നീ അനുവദിച്ചു കൊടുക്കണമേ. ഇപ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് നിങ്ങളെ തന്നെ ഒരു പ്രാർത്ഥനയ്ക്കായി കൊടുക്കുക. സ്നാന ശുശ്രൂഷ ഇതോടൊപ്പമാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അതിനു മുമ്പായി ഇന്ന് രാത്രിയിൽ വേറൊരു യോഗം കൂടിയുണ്ട്. ഓർക്കുക, ഈ അവസരത്തെ കടന്നുപോകാൻ ഇടയാക്കരുത്. 2.5 മണിക്കൂറിലുമധികം എന്റെ സമയത്തെ എടുത്തുകൊണ്ട് സുവിശേഷത്തെ സമ്പൂർണമായ രീതിയിൽ വെക്കുന്നതിനായി ഞാനിവിടെ ആയിരിക്കുന്നു. അതിനുശേഷം നാം നേരെ അന്ത്യഭാഗത്തെത്തുകയും കേൾക്കുക, തിരിച്ചറിയുക, പ്രവർത്തിക്കുക എന്ന വിഷയത്തിൽ കടക്കുകയും ചെയ്തു. ഇത് നിങ്ങളുടെ തലയ്ക്ക് മേൽക്കൂടി കടന്നുപോകാനിടയാക്കരുത്. നിങ്ങളിത് കേട്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം എവിടെയുള്ളോ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതവനാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എങ്കിൽ അതിന്മേൽ പ്രവർത്തിക്കുക. ദൈവം നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനായി സഹോദരൻ നെവിൽ കടന്നു വരുമെങ്കിൽ കൊള്ളാമായിരുന്നു. അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ ഉയർത്തുക.